ഇരുന്നാലും ഏവർക്കും പ്രഭാതവന്ദനം. വീണ്ടും തിരികെ വന്ന് ഇന്ന് രാവിലെ നേരം കർത്താവിനെ സേവിക്കാനായതിൽ സന്തോഷിക്കുന്നു. നമുക്ക് തിരികെ വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഒരു വഴി ഉണ്ടാക്കിയതിനാൽ ഇന്നത്തെ യോഗത്തിന് വരാനിടയായി. ഇന്നു രാവിലെ നേരം ഈ സൺഡേ സ്കൂൾ പാഠഭാഗത്തിന്റെ വചനം നാം വളരെയേറെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും രോഗസൗഖ്യ ശുശ്രൂഷയും അത് കഴിയുന്ന മുറയ്ക്ക് തിരുവത്താട് ശുശ്രൂഷയും കൂടെ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു കുഞ്ഞിനെ സമർപ്പിക്കാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ആർക്കോ അവരുടെ കുഞ്ഞിനെ സമർപ്പിക്കാനുണ്ടെന്ന് ഇപ്പോൾ സൗരൻ നേവൽ എന്നോട് പറഞ്ഞിരുന്നു. അവർ ആ കുഞ്ഞിനെ ഈ സമയത്ത് തന്നെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ സഹോദരനോ അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ പിയാനോയിൽ തന്നെ ആയിരുന്നെങ്കിൽ കൊള്ളാം. കുഞ്ഞിനെ കൊണ്ടുവരിക, നമുക്ക് സമർപ്പണ ശുശ്രൂഷ ചെയ്തുടൻ തന്നെ നമുക്ക് കഴിയുന്നതിലും ഏറ്റവും വേഗത്തിൽ വചനത്തിലേക്ക് കടക്കാം. കാരണം നാം വചനത്തെ ഉന്നം വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രധാനമായ കാര്യം. നമ്മുടെ സമയത്തെ നാം കൃത്യമായും കർത്താവിന് കൊടുത്തിരിക്കണം. ആയതിനാൽ ഇന്നത്തെ യോഗത്തിന് ഇവിടെയായിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും കണ്ടുമുട്ടാനായ ഈ അവസരത്തിനായി ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. എനിക്ക് തികച്ചും തെറ്റിയെ പറ്റിയിരുന്നു കാണും. അത് കൊള്ളാം സഹോദരി, അവരുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഒരു പക്ഷേ അതൊരു തെറ്റായിരുന്നു എന്ന് വരാം. ശരി, ഇപ്പോൾ അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. മറ്റാരുടെയോ വരാനിടയുണ്ടെന്ന് ഞാൻ നിരൂപിച്ചു. അത് അതിനെ അല്പം വിഷമത്തിലാക്കി. ഇപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ദൈവത്തിന് നന്ദി. ഇപ്പോൾ ഓ അതെ, ആ കുഞ്ഞുങ്ങൾ ഇവിടെയാകുന്നു, എന്നോട് ക്ഷമിക്കണം. ഞാൻ ശരി. മൂപ്പൻ, താങ്കൾ കടന്നു വരുമോ? അതെ. എത്ര നല്ലുണ്ട് ചെറിയ ബാലികമാർ, തവിട്ട് നിറത്തോടുകൂടിയ ചെറിയ കണ്ണുകൾ. ആ, അത് മനോഹരമായിരിക്കുന്നു. അവളുടെ പേരെന്താണ്? ഇവിടെ നോക്കൂ, ജെന്നി എന്നോ? ജെന്നിഫർ ലീ. അവസാന പേരെന്താണ്? സെറപ്റ്റ്. സഹോദരി ലീ, നിങ്ങൾ എവിടെ നിന്നാണ്? വെർസലേസ് ഇലേനിയോസ്. എത്ര മനോഹരം. ഇപ്പോൾ ബൈബിളിൽ ഇപ്പോൾ സാധാരണയായി അവർക്ക് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന വിധത്തിലേത് പോലെയുള്ളതുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് വിശ്വസിക്കുന്നില്ല. കാരണം അവർ ഇതുവരെയും പാപം ചെയ്യാനിടയില്ല. അവർ തീരെ ചെറുതാണ്. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കർത്താവിന് സമർപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനും മൂപ്പനും കൂടി കുഞ്ഞിനുമേൽ കൈകൾ വയ്ക്കുന്നു. ജെന്നി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ജെന്നിഫർ. ശരി, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ജെന്നിഫർ എന്ന് വിളിക്കുന്ന ഈ ബാലികയെ അങ്ങേക്കായി ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവിന് സമർപ്പിക്കാനായി വളരെ ദൂരത്തു നിന്നും അമ്മയും അവരുടെ പ്രിയപ്പെട്ടവരും ചേർന്ന് അവളെ ഇവിടെ വരെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ നാൾക്കളിൽ ഇങ്ങനെയുള്ള ചെറിയവരുടെ മേൽ നീ നിന്റെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഒരു ജീവിത സേവയ്ക്കായി യേശുക്രിസ്തു നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവളെ നിനക്ക് തരുന്നു. ആമേൻ. മറ്റേ ചെറിയ ബാലികയുടെ പേരെന്താണ്? കൊന്നി ലിൻ. ശരി, കുഞ്ഞു കൊന്നി, എനിക്ക് നിന്നെ നീ വളരെ ചെറുതാണെന്ന് തോന്നിക്കുന്നു. ഓ, നീ ഭയക്കുന്നോ? ഓ അമ്മേ, അത് പ്രവർത്തിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശരി, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവായ യേശുവേ, ഇന്നു രാവിലെ നേരം ഈ കുഞ്ഞു കൊന്നിയെ അമ്മ സർവശക്തന് സമർപ്പിക്കാനായി ഞങ്ങളെടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. വളർത്താനായി നീ അവൾക്ക് ഈ കുഞ്ഞിനെ കൊടുക്കുകയും അവളതിനെ ഈ കുഞ്ഞു സഹോദരിയോടൊപ്പം നിനക്കായി കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. സ്വർഗീയ പിതാവേ, നീ കൃപാലുവായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഈ ചെറിയ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അവളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കൈകളെ വെച്ചുകൊണ്ട് അവളെ നിനക്ക് ഒരു ജീവിത സേവയ്ക്കായി തരുന്നു. ആമേൻ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ അനുഗ്രഹിക്കട്ടെ. എന്റെ ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുന്നു. ഈ കുഞ്ഞുബാലന്റെ പേരെന്താണ്? ജോയേൽ വാട്സൺ. ജോയേൽ ലീ വാട്സൺ. എന്തൊരു നല്ല ബാലനാണ്, വലിയ നീലക്കണ്ണുകൾ. എന്റെ, നിങ്ങളെല്ലാം ഇവിടെ നിന്നാണ് വരുന്നത്? ജോർജിയയിൽ നിന്നോ? നിങ്ങൾ കിഴക്ക് നിന്നായിരിക്കും വന്നോ ഞാൻ കരുതി. എനിക്കറിയാനായില്ല. ഓ അതെയോ? ഓ ഹായ്, ഇതൊരു നല്ല ജോർജിയ ബാലനാണല്ലോ. പിന്നെ എന്താ? ഹാ, ശരി സാർ. അതെ സാർ, അത് വളരെ നന്നായിരിക്കുന്നു. അവന് സംസാരിക്കാനാകുമോ? നിനക്കഴിയില്ലേ? നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, അമ്മയും അപ്പനും അവരുടെ കൂടി വരവനെ മാനിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രിയ കുഞ്ഞുബാലനെ കൊണ്ടുവരുന്നു. വളർത്താനായി നീ അവർക്ക് ഈ കുഞ്ഞുബാലൻ നൽകി അവർ അതിനെ തിരികെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. പഴയ നിയമത്തിലെ ഹന്ന ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചതുപോലെ ഇതത്ര നല്ല ഒരു കാഴ്ചയായിരിക്കുന്നു. മാത്രമല്ല, കൂടാതെ ദൈവം അവൾക്ക് ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ സമർപ്പിക്കാനായി അവൾ അതിനെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ചെറിയ ബാലൻ നിന്റെ ദാസനായി തീരാൻ അനുവദിക്കണം കർത്താവെ. അതിനാൽ അപ്പനും അമ്മയും അനുഗ്രഹീതരായി അതിനെ വളർത്താനുള്ള ആരോഗ്യവും ബലവും ഉണ്ടാകാനിടവരട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ ഇതിനെ നിനക്ക് സമർപ്പിക്കുമ്പോൾ ഇത് വളരെ കാലം ജീവിച്ചിരുന്ന ആനന്ദ ജീവൻ നയിച്ച നിന്റെ ദാസനായി തീരാനിടയാകട്ടെ. ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്നു. അവനോട് നല്ല മനുഷ്യനായി ശമുവേലിനെ പോലെ മറ്റു ചെറിയ പ്രവാചകനായി തീരാനിടയാകട്ടെ. ഇപ്പോൾ ഇവിടെ നല്ല രണ്ട് ചെറിയ ബാലന്മാരുണ്ട്. എന്റെ അവർ മൂന്ന് പേരോ? ഇനിയും? അതെ, അത് മുഴുവൻ കുടുംബവുമാണ്. നിന്റെ പേരെന്താണ്? മിഖായൽ. നിന്റെ പേരെന്താണ്? പൗൽ. എന്തൊരു നല്ല പേരുകളാണ്. പിന്നെ നിന്റേതോ? ഡെബ്ര. അത് വളരെ നന്നായിരിക്കുന്നു. മിഖായൽ, പൗൽ, പിന്നെ ഡെബ്ര. നിന്റെ അവസാനത്തെ പേരെന്താണ്? എല്ലിസോ. നല്ലത്. അതൊരു നല്ല വലിയ കുടുംബമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെയുള്ള ചെറിയ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാമോ, അതെന്നെ ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്നതിലേക്ക് എപ്പോഴും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ പണ്ടത്തെ ഒരു പറച്ചിലുണ്ട്, ഇപ്പോൾ അവർ നിങ്ങളുടെ കാലിൽ ചവിട്ടും, കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും. എന്നാൽ നാം അവരെ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അതിനെ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അവൻ നിങ്ങളിൽ നിന്നും ഒരു പ്രാസംഗികനെ ഒഴിവാക്കി. ഞാനല്ല എപ്പോഴും സ്ത്രീ പ്രാസംഗികരെ പറ്റി പറയുന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ ഓരോ സ്ത്രീയും ഒരു പ്രാസംഗികയാകുന്നു. ഇവിടെയാണ് അവളുടെ സഭ. നോക്കൂ, ഡാഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തുക. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം കിട്ടിയിരിക്കുന്നു. ദൈവം നിങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വളരെ നല്ല ഒരു കുടുംബമാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആദ്യജാതനെ ജനിച്ചിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന കുഞ്ഞു മിഖായേലുമായി ഞങ്ങൾ വരുന്നു. യേശു ക്രിസ്തുവിനായി സമർപ്പിക്കാൻ ഞങ്ങളുടെ കൈകളെ അവന്റെ മേൽ വയ്ക്കുന്നു. അവർ അവരുടെ സംരക്ഷണയിൽ നീ ഇതിനെ ഇട്ടിരിക്കുന്നതിനാൽ അവന്റെ കുടുംബം അവരുടെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ സഹായമില്ലാതെ അവർ അപര്യാപ്തരെന്ന് അവരറിയുന്നു. അതിനാൽ അവരെ സമർപ്പിക്കാനായി അവരുടെ ചെറിയ കുടുംബത്തെ അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തു നാമത്തിൽ ഒരു ജീവിത സേവയ്ക്കായി ഇവിടെ ഈ ചെറിയ മിഖായേലിനെ ഞാൻ നിനക്ക് തരുന്നു. അപ്രകാരം തന്നെ ഞങ്ങളുടെ കൈകളെ കുഞ്ഞു പൗലിന് മേൽ വയ്ക്കുകയും ദൈവത്തിന്റെ മഹത്വത്തിൽ ഒരു ജീവിത സേവയ്ക്കായി ഞങ്ങൾ അവന്റെ ജീവനെ യേശുക്രിസ്തുവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ചെറിയ ഡെബ്രായുടെ മേലും പിതാവെ സമർപ്പിക്കാനായി ഞങ്ങൾ അവരുടെ മേൽ കൈവയ്ക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഓർമ്മുതുക്കളനായി അവൻ തന്റെ കൈ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടവൻ, അവരെ തടുക്കരുത്. ഈ കുഞ്ഞു ബാലികയുടെ ജീവിതം ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹമായി തീരടയാകട്ടെ. അപ്പനെയും അമ്മയെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സേവയിലായിരിക്കുന്നത് കാണാൻ അവർ ദീർഘനാൾ ആനന്ദമുള്ള ജീവിതം നയിക്കാനിടയാകട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ അവരെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ഈ അനുഗ്രഹങ്ങളെ ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ നല്ല ചെറിയ കുടുംബമാണ്. അതെ. എന്തൊരു, ഞാൻ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾക്കറിയാമോ? ചെറിയ പെൺകുട്ടികൾ ഞാനൊരു ചെറിയ ബാലനായിരുന്ന സമയത്തേക്കാളും ഇപ്പോൾ വളരെ മനോഹരികളെ കാണപ്പെടുന്നു എന്നതാണ്. അതെ സാർ, എന്തൊരു മനോഹരമായ വലിയ കണ്ണുകൾ. അവളുടെ പേരെന്താണ്? ജോവന്ന. നിങ്ങളുടെ അവസാനത്തെ പേര്? ബ്ലെയർ. ജോവന്ന ബ്ലെയർ. നിങ്ങളവിടെ പിന്നിലേക്ക് നോക്കിയാൽ അവളൊരു പാവയെ പോലെ തോന്നില്ലേ? അതെ സാർ. നിനക്കെങ്ങനെയുണ്ട് ജോവന്ന? ഹാ, അല്പം നാണം കുണിഞ്ഞു. ഒരു ചെറിയ നാണമുണ്ട്. ഒരു മനോഹരിയായ കുട്ടി. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഈ ബ്ലെയറിന്റെ കുടുംബത്തിന്റെ അവരുടെ ഒരുമിച്ചേരലിനാൽ ഈ ചെറിയ ജോവന്നയെ അവർക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങൾ തിന്മ നിറഞ്ഞതെന്ന് ഞങ്ങൾ അറിയുന്നു. സാത്താൻ ഓരോ വശത്തുകൂടിയും പ്രത്യേകിച്ചും ഈ ചെറിയ പെൺകുട്ടികളെ ഞെരുക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവളെ ശരിയായ വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അവർ അപര്യാപ്തരെന്ന് അവരറിയുന്നു. അവർ അവളെ ശരിയായി വളർത്തി നിന്റെ ഒരു ദാസിയാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ബഹുമാനത്തിനായി അവർ ഈ ചെറിയ കുഞ്ഞിനെ വളർത്തുന്നു. ഇപ്പോൾ അങ്ങേക്ക് സമർപ്പിക്കാനായി അവളെ അവർ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കൈകളെ അവരുടെ മേൽ വെച്ചുകൊണ്ട് ദൈവമഹത്വത്തിനും ദൈവരാജ്യത്തിനായും യേശു ക്രിസ്തുനാമത്തിൽ കുഞ്ഞു ജോവന്ന ബ്ലെയറിന് സമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കുന്ന സോരൻ ബ്ലെയർ, കർത്താവ് നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. പ്രഭാതവന്ദനം സാർ. ഇതെന്തൊരു നല്ല ബാലനാണ്. ഹായ്, നിനക്കെങ്ങനെയുണ്ട്? അതെ, എന്റെ, നീ ഈ വിധത്തിൽ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതെ സാർ, മനോഹരമായ ഒരു തലയും അതിനോടൊപ്പം ഒരു മുഖവും കിട്ടിയിരിക്കുന്നു. ആ, അവന്റെ പേരെന്താണ്? ഡാനിയൽ മാർക്ക്. നിങ്ങളുടെ അവസാനത്തേത്? കർദു. കർദു. ഡാനിയൽ മാർക്ക് കർദു. സോറൻ കർദു. ഇവിടെ ചുറ്റുവട്ടത്തുനിന്നാണോ? അതെ സാർ, നിങ്ങൾ എവിടെ നിന്നാണ്? ന്യൂയോർക്ക് സംസ്ഥാനത്ത് നിന്നോ? ഒരു അമേരിക്കക്കാരൻ. ശരി. അതെ, അതൊരു വലിയ സംസ്ഥാനമാണ്. എന്റെ കുറച്ച് ജനങ്ങൾ അവിടെ താമസിക്കുന്നു. എന്റെ മാമൻ പ്ലാറ്റ്സ്ബർഗിൽ താമസിക്കുന്നു. ഓ, എനിക്ക് ന്യൂയോർക്കിൽ വളരെ നേരം പോക്കുണ്ടായിരുന്നിട്ടുണ്ട്. ന്യൂയോർക്ക് പട്ടണത്തിലെ സ്റ്റോൺ ചർച്ചിൽ അടുത്ത യോഗത്തിനായി ഞാൻ പുറപ്പെടാൻ പോകുന്നു. ശരി, ഇപ്പോൾ അവന്റെ പേര് മാർക്ക് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഡാനിയൽ മാർക്ക്. എന്തൊരു നല്ല കുഞ്ഞുബാലൻ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവായ യേശുവേ, കുഞ്ഞു ഡാനിയൽ മാർക്കിനെ അവന്റെ ജീവിത സേവയുടെ സമർപ്പണത്തിനായി ഞങ്ങൾ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ അനുശാസനം വളർത്താൻ ഈ ചെറിയ കുഞ്ഞിനെ അപ്പന്റെയും അമ്മയുടെയും കൈകൾ നൽകിയിരിക്കുന്നു. അവരതിന് അപര്യാപ്തരെന്നറിഞ്ഞിരുന്നതിനാൽ കർത്താവെ, അതിന് ജീവനെ നീ അനുഗ്രഹിക്കാനായി അവരതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന ഈ ദിവസം ദുഷ്ടതയുടെ കാലമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാണുന്നു. നാളെ എന്താകും എന്നറിയാനും കഴിയുന്നില്ല. എന്നാൽ അതെന്തായാലും ശരി, ഞങ്ങൾ അവരെ നിന്റെ കൈകളിൽ നിക്ഷേപിക്കുന്നു. ദൈവരാജ്യത്തിനായി ഒരു ജീവിതം നയിക്കാനും അവന്റെ ജീവിതം നിനക്ക് സമർപ്പിക്കാനുമായി ഞങ്ങളുടെ കരങ്ങൾ ഈ ചെറിയ കുഞ്ഞിന്മേൽ വെച്ചുകൊണ്ട് യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഹോദര, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അവനൊരു നല്ല ബാലനാണ്. കുഞ്ഞുമാർക്കെ നിന്നെ അനുഗ്രഹിക്കുന്നു. ഓ, അവരെ അകത്ത് കൊണ്ടുവരൂ. പാപത്തിന്റെ വയലിൽ നിന്നും അവരെ അകത്തു കൊണ്ടുവരൂ. ഓ, അവരെ അകത്തു കൊണ്ടുവരൂ. അവരെ അകത്തു കൊണ്ടുവരൂ. കുഞ്ഞുങ്ങളെ യേശുവിനടുക്കൽ കൂട്ടിക്കൊണ്ടുവരൂ. അതാശ്ചര്യമായിരിക്കുന്നു. നന്ദി സഹോദരി. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആയിരുന്നിട്ട് പ്രാർത്ഥിക്കപ്പെട്ട മറുപടി ലഭിച്ച നിങ്ങൾ സൗഖ്യമായി എന്ന് അനുഭവിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? പ്രാർത്ഥിക്കപ്പെട്ടവരെ കൈകൾ ഉയർത്തിയാലും. ഓ, എന്റെ ഇവിടെ നോക്കൂ, ഏകദേശം എല്ലാവർക്കും. അതെ സാർ, ഞാനും കേട്ടിരുന്നു. നോക്കൂ, എനിക്കിപ്പോൾ തന്നെ ഇരുന്ന് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നോക്കൂ, എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരിക്കൽ അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. നോക്കൂ, അത് മഹത്വമേറിയതും ആശ്ചര്യമേറിയതുമാകുന്നു. കൂടാതെ നാം മറ്റൊരിക്കൽ മറ്റേതെങ്കിലും ഒരു യോഗത്തിൽ വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ആരംഭിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനായി നാം വളരെ നന്ദിയുള്ളവരാകുന്നു. ഞാൻ എല്ലാ വർഷവും കെൻഡിക്കിലേക്ക് പോകാറുള്ളതുപോലെ ഞാൻ അവിടെ ആയിരുന്നു. ഞാൻ അവിടെ എന്റെ ചില കൂട്ടുകാരോടൊപ്പം പോയി. അത് അണ്ണാനുകളെ വേട്ടയാടുക എന്നത് മാത്രമല്ല നിങ്ങൾക്കറിയാം. നോക്കൂ, അങ്ങനെ നമുക്കൊരു മഹത്തമേറിയ സമയം ലഭിച്ചിരിക്കുന്നതിനാൽ നാം കർത്താവിന് വളരെ നന്ദിയുള്ളവരാണ്. ഞാനിപ്പോൾ പോകാൻ പോകുന്നു. ഈ യോഗ കഴിഞ്ഞ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് ഒരു യോഗത്തിന് വേണ്ടി ന്യൂയോർക്കിലേക്ക് പോകുന്നേരം വീണ്ടും ഞാൻ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഒരല്പം നിൽക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയാൽ ഇവിടെ കൂടാരത്തിൽ മറ്റൊരു യോഗം നടത്തുന്നതിൽ ഞങ്ങൾ ആനന്ദമുള്ളവരായിരിക്കും. അത് കഴിഞ്ഞ് ശിവപ്പോട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് തിരികെ വരേണ്ടതുണ്ട്. പിന്നെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ്. കർത്താവിന് ഇഷ്ടമെങ്കിൽ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അവധി ദിവസങ്ങൾ ഇവിടെ ചെലവിടാൻ ഉദ്ദേശിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്, അത് കഴിഞ്ഞ് എന്റെ യോഗം കടന്നു വരുന്നത് ഫീനിക്സിൽ ജനുവരിയിലാണ്. അത് ക്രിസ്തീയ വാണിജ്യക്കാരുടെ വാർഷികയോഗമാണ്. അതിനും ഒരാഴ്ചയ്ക്കോ അതോ 10 ദിവസം മുമ്പോ ഞാൻ യേശുനാമക്കാര ജനങ്ങളുടെ വലിയ വാടകയ്ക്കെടുക്കാൻ, അത് സഹോദരൻ ഗാർഷിയായുടെ ആ സ്പാനിഷ് സഹോദരന്റെ വകയായി ഒരു മനോഹര സ്ഥലമാണ്. അവിടെ ഒരു വലിയ സ്ഥലമുണ്ട്. അതിപ്പോൾ അടുത്തായി പണിതിരിക്കുന്നു. അത് കുറച്ച് ദിവസം മുമ്പ് പണിതാണ്. അവരുടെ കൂട്ടായ്മ വളരെ ചെറുതാണ്. അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇരിക്കാനാകും. എനിക്ക് ആവശ്യമുള്ള ഏതു സമയത്തും അതെനിക്ക് വാടകയ്ക്കെടുക്കാം എന്നവർ പറഞ്ഞിരുന്നു. ഒരു വിശാല ദൃശ്യതയ്ക്ക് ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് താഴ്വരയിൽ നിന്നും എല്ലാം കൂടെ ചുറ്റിക്കറങ്ങുന്നതിന് പകരം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു വലിയ യോഗം നടത്താമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നോക്കൂ, അപ്പോൾ നമുക്കതെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആലയത്തെ വാടകയ്ക്കെടുക്കാവുന്നതാണ്. നമുക്കതിന് കഴിയുമോ എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ക്രിസ്ത്യൻ വാണിജ്യക്കാരുടെ കൺവെൻഷൻ നടത്താൻ കഴിയും. പിന്നെ കടലിനക്കരയുള്ളതെല്ലാം നേരെയാക്കി കഴിഞ്ഞിട്ട് തെക്കേ ദേശങ്ങളിലൂടെ ജനുവരിയിലും ഫെബ്രുവരിയും മാർച്ചും തെക്കേ ദേശങ്ങളെല്ലാം യോഗങ്ങളെ ക്രമീകരിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ശ്രമിച്ചു കണക്കാൻ പോകുന്നു. പിന്നെ പോയിട്ട്, കാരണം ഇപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി ആഫ്രിക്കയിലേക്ക് പോയാൽ, നോക്കൂ, അവരുടെ ഈ ക്രിസ്മസ് സമയം അത് ജൂലൈ 4 നോക്കൂ, അവിടെ മഴ മൂലം മോശമായിരുന്നിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ കടക്കാനാകില്ല. അതിനാൽ അവിടേക്ക് പോകാനുള്ള ഏറ്റവും നല്ല സമയം പിന്നീടാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റിയ സ്ഥലം നോർവെയാണ്. അതിനുശേഷം കർത്താവ് അനുവദിച്ചാൽ ലോകം ചുറ്റിവന്ന് ആഫ്രിക്കയിൽ പ്രവർത്തിച്ചിട്ട് അവിടെ തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്കതറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനും അഥവാ കർത്താവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് മേലെ അത്യധികമായി പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ മഹത്തായ രോഗസൗഖ്യ ശുശ്രൂഷ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അവിടെ വരൂ. ഇന്ന് രാത്രിയിൽ നമുക്ക് തിരുവത്താഴ ശുശ്രൂഷ ഉള്ളതിനാൽ ഞാൻ അല്പം കൂടുതലും സംസാരിക്കില്ല. അതിനാൽ ഏകദേശം 20-30 നിമിഷം മാത്രം, അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥനാ നിര ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് തിരുവത്താഴം ഉണ്ടായിരിക്കും. ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് ആനന്ദമുണ്ടായിരിക്കും. ഞങ്ങൾക്കുള്ളത് ഒരു അടച്ചിട്ടുള്ള തിരുവത്താഴമല്ല, അത് ഓരോ വിശ്വാസിക്കുമാണ്, എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ തിരുവെഴുത്ത് വായിക്കും മുമ്പ് നമുക്ക് ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ കുമ്പിടാനാകുമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ദൈവം അവന്റെ വചനത്തെ അനുഗ്രഹിക്കുന്നതിനായി എന്റെ സുഹൃത്തായ സോൻ ലിവയിൽ നമ്മെ ഒരു പ്രാർത്ഥന നയിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. സോൻ ലിവയിൽ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ചെയ്യുമോ?
Help us to receive the word this morning spoken by the servant of God that you have sent, knowing, Lord, that he can say to us, as Paul said, what came the word of God out of your came the word of God to you. We believe this morning, Lord, not exalting any man above his position, but surely we can recognize that the word of God is coming unto us this morning. And I, for one, Lord, and believe all of us want to hear and receive it. In such a way, Lord, that it just won't be a knowledge added to us, but it'll be light. Grant us the power to magnify Jesus Christ, who is our life. May he be our eternal joy.
Grant
us everything that in his person, the Holy Spirit, be in us and then through us unto a lost and dying world.
Grant it, Lord.
Grant us this morning, we pray, Jesus. Thy servant, O God, in us. We shall therefore glorify as we have not done so before.
Amen. ഇതനുവദിക്കണം കർത്താവേ, ഇതനുവദിക്കണം കർത്താവേ, ഇതനുവദിക്കണം കർത്താവേ, അതെ കർത്താവേ, ആമേൻ. ഇപ്പോൾ ഭക്തിയോടും ആദരവോടും കൂടെ നാം വചനത്തെ സമീപിക്കുന്നു. ഇന്ന് രാവിലെ നേരം പുറപ്പാടിന്റെ 12-ാം അധ്യായത്തിൽ നിന്നും 12-ാം വചനം തുടങ്ങി 12-ഉം 13-ഉം വചനങ്ങളെ ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നന്നായി കേൾക്കൂ. ഇത് കഴിഞ്ഞാൽ ഇന്നത്തെ തിരുവത്താഴ സമയം പുറപ്പാടിന്റെ 12-ാം അധ്യായം മുഴുവനും നാം വായിക്കും. കാരണം 11-ാം വാക്യം യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതും തിരുവത്താഴം യാത്ര തുടങ്ങുന്നതിന് മുമ്പുമായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് നാം വളരെ ഭക്തിയോടെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഈ രാത്രിയിൽ ഞാൻ മിസ്രായീം ദേശത്തുകൂടി കടന്ന് മിസ്രായീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞുള്ളൊക്കെയും സംഹരിക്കും. മിസ്രായീമിൽ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ്
കടന്നുപോകും.
ഞാൻ മിസ്രായീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. കർത്താവ് തന്റെ പവിത്ര വചനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇവിടെ നിന്നും ഞാനൊരു വിഷയം എടുക്കാൻ ആഗ്രഹിക്കുന്നു. വെറും 5 അക്ഷരമുള്ള ഒരു വാക്ക്, ടോക്കൺ, അടയാളം, അടയാളം. ഞാൻ ആ വാക്കിന്മേൽ സംസാരിക്കാൻ അഥവാ ഈ സൺഡേ സ്കൂൾ പാഠത്തെ ഒരു അടയാളം എന്നതിന്മേൽ പറയാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ ഇവിടെ പറയുന്നു, രക്തം നിങ്ങൾക്കൊരടയാളമായിരിക്കും. അതിനാൽ നാം അടയാളം എന്ന വാക്കിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കറിയില്ല, ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അതെ, സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇവയെല്ലാം എന്റെ പക്കൽ വളരെ വളരെ തിരുവെഴുത്തുകൾ ഇവിടെ കുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല, കുറച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കില്ലെന്നറിയുന്നു. മാത്രമല്ല, നമ്മിൽ ചിലർ ഇനി ഒരിക്കലും ഒരുമിച്ച് കണ്ടുമുട്ടാതെ ഇതായിരിക്കുമോ ആ അവസാന സമയം, നമുക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ട് വളരെ ഭയഭക്തിയോടെ നമുക്കിതിനെ സമീപിക്കാൻ ശ്രമിക്കാം. അത് കഠിനമാണോ എന്നെനിക്കറിയാം. യോഗത്തിന് വേണ്ടി ഇപ്പോൾ നമുക്ക് കർത്താവ് വളരെ നല്ലൊരു പ്രഭാവം നൽകിയിരിക്കുന്നു. മാത്രമല്ല, വളരെ നന്നായിട്ടുമുണ്ട്. നാം സംസാരിക്കാൻ പോകുന്ന എല്ലാത്തിലും നമുക്ക് ഏകാഗ്രത പുലർത്താൻ ശ്രമിക്കാം. അതിനാൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. നാം ഇവിടെ നിൽക്കുന്നത് കാണിക്കാനായിട്ടല്ല എന്ന് മനസ്സിലാക്കുക. ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് നാം ധരിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കണം എന്നല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. അതിനല്ല നമ്മൾ ആ പ്രാർത്ഥനയിൽ നമ്മുടെ സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ നാം ഇവിടേക്ക് വരുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് വചനം, നമ്മുടെ അടുക്കലേക്ക് വരുന്ന വചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത് ആഗ്രഹിക്കുന്നു, കാരണം ആ ഏക കാര്യമാണ് നമുക്ക് എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ളത്, നമുക്ക് സഹായമായിട്ടുള്ളത്, ഉറപ്പായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. നാം മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാകുന്നു. സകല മനുഷ്യ ജീവികളും നിത്യയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല നാം ഏത് വഴിയിലേക്കാണ് മുന്നേറേണ്ടതെന്ന് നമ്മുടെ തീരുമാനമെടുക്കാനുള്ള സമയം കൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. വഴി നമ്മുടെ മുന്നിലാണ്. നമുക്ക് ഏതെങ്കിലും ഒന്നെടുക്കാം. നാം തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. അവൻ ആദാമിന്റെയും ഹവ്വയുടെ മുന്നിലിട്ട് അതേ രീതി തന്നെ നമുക്കും നൽകിയിരിക്കുന്നു. നാം ജീവിതത്തിൽ എന്തു ചെയ്താലും അതല്ല, നാം എത്രമാത്രം വിജയം വരിച്ചാലും ക്രിസ്തുവിനെ കൂടാതെ നാം പൂർണ്ണ പരാജയമടഞ്ഞിരിക്കുന്നു എന്ന് നാം തികച്ചും ഓർത്തിരിക്കണം. അതുകൊണ്ട് അവൻ പിന്നെ മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ അവൻ മാത്രമാണുള്ളതെങ്കിൽ അതിനെ താലോലിക്കാതെയും സ്വീകരിക്കാതെയും ഇരിക്കുന്ന ഏറ്റവും മൂഢന്മാരായ മനുഷ്യന്മാർ നമ്മളായിരിക്കും. അതിനെ അംഗീകരിക്കുക. മാത്രമല്ല നിങ്ങൾ അതിനേക്കാളും വലിയ ഏതോ ഒരു ചിലതിലേക്ക് വരികയും ചെയ്യുന്നു. നിങ്ങൾക്കത് കെട്ടിക്കെട്ട് അതിനെ ഈയുടെ തലമാരയിൽ കൊണ്ടുവയ്ക്കരുത്, അതിനെ ഉപയോഗത്തിലാക്കണം. മരുന്ന് വാങ്ങാനായി ഡോക്ടർ അടുക്കൽ പോകുന്നത് പോലെ അതിനെ അലമാരയിൽ വയ്ക്കുന്നു. നിങ്ങൾ മരുന്ന് വാങ്ങാനാണ് പോയതെങ്കിൽ ആ മരുന്ന് കഴിച്ചിരിക്കണം. നിങ്ങൾ അലട്ടുന്ന രോഗമുണ്ടെങ്കിൽ ഈ പ്രതിവിധി നിങ്ങളെ സഹായിക്കാനിടയുണ്ട്. അവൻ നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ കഴിച്ചിരിക്കണം. അവൻ പറഞ്ഞ പ്രകാരം തന്നെ അത് കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ ചില നേരങ്ങളിൽ നിങ്ങളത് കൊടുത്തൊരല്പനിമിഷത്തിനുള്ളിൽ തന്നെ ചില വ്യത്യാസങ്ങളെ കാണിച്ചേക്കാം. കൂടാതെ നമുക്ക് എങ്ങനെ അറിയാം? എന്നാൽ ഇന്നത്തെ ഈ കേസിൽ നിങ്ങളുടെ തീരുമാനത്തിന്റെ വെറും ഒരു നിമിഷം നിങ്ങളുടെ നിത്യസ്ഥാനത്തെ നിർണയിച്ചേക്കാം. അവൻ നിങ്ങളുടെ കയ്യിൽ തരുന്നത് പോലെ തന്നെ അതിനെടുക്കുക. ഒരടയാളം, രക്തം നിങ്ങൾക്കൊരടയാളമായിരിക്കും. ഇപ്പോൾ ആദ്യം ഒരു അടയാളം എന്നാൽ എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ചും ഇവിടെ അമേരിക്കയിൽ സാധാരണ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണ്. ഒരടയാളമെന്നാൽ ശരിക്കും നിഘണ്ടു പറയുന്നത് അടയാളമെന്നാൽ ഒരു ചിഹ്നമെന്നാണ്. അതൊരു കൂലി വില നൽകപ്പെട്ടു എന്നതിന്റെ ഒരു അടയാളം. നോക്കൂ, അത് ആ കൂലി അഥവാ ഒരു വില, ആവശ്യമായിരുന്ന ഒരു വില ഒടുക്കിയിരിക്കുന്നു എന്നതാണ്. റെയിൽ മാർഗമോ ബസ്സിലോ ഉള്ള യാത്രക്കൂലി പോലെയാണ്. നിങ്ങൾ അകത്ത് കടക്കുകയും നിങ്ങളുടെ യാത്രാക്കൂലി അടയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ നിങ്ങൾക്കൊരു അടയാളം തരുന്നു. ആ അടയാളത്തെ ആ റെയിൽ മാർഗം യാത്ര ചെയ്യാനല്ലാതെ മറ്റൊന്നിനും ചിലവാക്കാൻ കഴിയില്ല. അത് റെയിൽ റോഡ് കമ്പനിക്കുള്ളതായി നിങ്ങൾ നിങ്ങളുടെ യാത്രാക്കൂലി ഒടുക്കിയിട്ടുള്ള ഒരു അടയാളമാകുന്നു. അതൊരു അടയാളമാകുന്നു. അത് നിങ്ങൾക്ക് മറ്റൊന്നിനും ചെലവിടാൻ കഴിയില്ല. അത് മറ്റൊരിടത്തും ഉപയോഗിക്കപ്പെടില്ല. അത് ആ യാത്രയ്ക്കായി മാത്രമേ ഉപയോഗിക്കപ്പെടുകയുള്ളൂ. അതൊരു അടയാളമാകുന്നു. ഇപ്പോൾ നാം സംസാരിച്ചുകൊണ്ടിരുന്ന ഇവിടെ താഴെ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത് എവിടെയാണ് തുടങ്ങിയത്? കുഞ്ഞാൻ രക്തം നിങ്ങൾക്കൊരടയാളമായിരിക്കും. യഹോവയ്ക്ക് ആവശ്യമായിരുന്ന അടയാളം ഇസ്രായേലിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. അത് തികച്ചും രക്തമായിരിക്കണം. ദൈവം ഒരു അടയാളമുണ്ടാക്കി അതിനെ ഇസ്രായേലിന് കൊടുത്തു. നോക്കൂ, മറ്റൊരടയാളവും പ്രാവർത്തികമാകില്ല. അത് അംഗീകരിക്കപ്പെട്ടതായി കണക്കാക്കാൻ കഴിയില്ല. ലോകത്തിന് അതൊരു അവിവേകരുടെ കൂട്ടർ. എന്നാൽ ദൈവത്തിന് ഏക വഴിയാകുന്നു. അവൻ ആവശ്യപ്പെടുന്ന ഏക കാര്യം അടയാളമാകുന്നു. അതവിടെ ഉണ്ടായിരിക്കണം. കൂലി അടയ്ക്കപ്പെടുവോളം നിങ്ങൾക്ക് ആ അടയാളം ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ അടയാളത്തിന്റെ കൈവശക്കാരനും അത് നിങ്ങൾക്ക് സൗജന്യമായി കടന്നു പോകാനുള്ള ഒരു ആ വിശേഷാധികാരവും തരുന്നു. ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ആ പാസ് നിങ്ങളോടൊപ്പമുണ്ടെന്നും നിങ്ങൾ അതിനാൽ പുരട്ടപ്പെട്ടിരിക്കുന്നു എന്നും അറിയുന്നത് അത് എന്തൊരു സമയമാകുന്നു, എന്തൊരു വിശേഷാധികാരമാകുന്നു. ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. അവനെ തിരിച്ചറിയാൻ കഴിയുന്ന ഏക കാര്യം അതാകുന്നു. അതിന് പകരമായി മറ്റൊരു പകരത്തിനുള്ള വസ്തുവോ ഒരു വിഭാഗ്യസഭയോ മറ്റുള്ള യാതും തന്നെ അതിന്റെ സ്ഥാനത്തെടുക്കാൻ സാധിക്കില്ല. ദൈവം പറഞ്ഞു, അത് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. അവർ എത്രമാത്രം മതഭക്തിയുള്ളവരായിരുന്നോ, അവർ എത്ര നല്ലവരായിരുന്നാലും കാര്യമില്ല, അവർക്ക് എത്രമാത്രം വിദ്യാഭ്യാസമുണ്ടായിരുന്നാലും അവരെങ്ങനെ വസ്ത്രം ധരിച്ചിരുന്നോ, അടയാളം മാത്രമായിരുന്നു കാര്യം. ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. അടയാളം രക്തമായിരുന്നു, അത് യഹോവയുടെ ആവശ്യത്തെ കണ്ടുമുട്ടാൻ ആവശ്യമായിരുന്നു, അതിനാൽ അത് ചെയ്തിരിക്കണം. രക്തം അടയാളമായി നിന്നിരുന്നു, അടയാളം രക്തമായിരുന്നു, കാണുന്നോ? അതിലുള്ള ജീവൻ, ദൈവം അത് പറഞ്ഞിരുന്നു, നീ അത് തിന്നുന്നാളിൽ ആ ദിവസം നീ മരിക്കും. വിശ്വാസിയുടെ ജീവന് പകരമെടുക്കാൻ അവിടെ മറ്റൊരു ജീവനുണ്ടായിരുന്നു. കൃപയാൽ ദൈവം മലിനമാക്കപ്പെട്ട വ്യക്തിക്ക് പകരം ഒരു പകരത്തിനുള്ള ജീവനെ അംഗീകരിച്ചു. അവന്റെ കുഞ്ഞ് സ്വയം വചനത്തെ അവിശ്വസിച്ചുകൊണ്ട് പാപത്താൽ മലിനമാക്കി. അപ്പോൾ ദൈവം കൃപയിൽ ധനികനായിട്ട് ഒരു പകരക്കാരനുണ്ടാക്കി. അതോ അതിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് മരിക്കണമെന്നതായിരുന്നു, മറ്റൊന്നും പ്രാവർത്തികമാകില്ല. ആ കാരണത്താലാണ് കയ്യേന്റെ ആപ്പിളുകളും പീച്ചുപഴങ്ങളും മറ്റൊന്നും പ്രാവർത്തികമാകാത്തത്. ഒരു ജീവൻ ഉണ്ടായിരിക്കണമെങ്കിൽ അതിൽ രക്തമുണ്ടായിരിക്കുകയും ബലിയിൽ നിന്ന് ജീവൻ പോയിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെ നിവർത്തിച്ചു എന്നതിന് രക്തം ഒരു അടയാളമായിരിക്കുന്നു. ഇപ്പോൾ ദൈവം എന്താണ് ആവശ്യപ്പെട്ടത്? ജീവൻ. രക്തം പ്രദർശിപ്പിക്കുന്നത് ജീവൻ പോയിരിക്കുന്നു എന്നതാകുന്നു. അതുകൊണ്ട് രക്തമെന്നത് ജീവൻ നൽകപ്പെട്ടു എന്നതിന്റെ അടയാളമായിരുന്നു. ദൈവത്തിന്റെ ആവശ്യമായി എന്തോ അവിടെ ഒന്ന് മരിച്ചിരിക്കുന്നു, അതായത് ഒരു ജീവൻ കൊടുക്കപ്പെട്ടു, രക്തം ചൊരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രക്തം അതിനായി നിലകൊണ്ടു, അതിലെ ജീവൻ പോയിക്കഴിഞ്ഞിരിക്കുന്നു. മൃഗത്തിന്റെ ജീവൻ എടുത്തിരിക്കണം എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. രക്തം അടയാളത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു, കാണുന്നു. വിശ്വസിക്കുന്ന ആ ആരാധനക്കാരൻ ആ അടയാളത്തിന്റെ അവന്റെ ബലിയുമായി തിരിച്ചറിയിച്ചിരുന്നു. ഈ ചെറിയ ഉദ്ധാരണികൾ വളരെ നേരം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ ആശിക്കുന്നില്ല, എന്നാൽ അവയിലൊന്നിനെ നിങ്ങൾക്ക് ഒരു യോഗം മുഴുവൻ എടുക്കാൻ കഴിയും. എന്നാൽ അതിനെ സ്പഷ്ടമാക്കാനായി ഒരു നിമിഷം ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആ വിശ്വാസി അവന്റെ ബലിയുമായി തിരിച്ചറിയിച്ചിരിക്കണം, കാണുന്നോ? അവൻ അതിനെ കൊടുത്തിട്ട് എവിടെയെങ്കിലും വെറും ഒരു ബലി അർപ്പിച്ചേക്കാം, എന്നാൽ അവൻ അതുമായി തിരിച്ചറിയിച്ചിരിക്കണം. സ്പഷ്ടമായി പറഞ്ഞാൽ അവന്റെ ബലിയുമായി അവനെ തിരിച്ചറിയിക്കാൻ ആദ്യം അവന്റെ കൈ അവൻ അതിന്മേൽ വെച്ചിരിക്കണം, പിന്നെ രക്തത്തിന്റെ കീഴിൽ അവന് നിൽക്കാനായി അങ്ങനെ ഒരു സ്ഥാനത്ത് അതിനെ വെക്കേണ്ടതുണ്ട്. രക്തം തികച്ചും അവന്റെ മേലുണ്ടായിരിക്കണം. അതൊരടയാളമായിരുന്ന അവൻ അവനെ സ്വയം ഒരു കുറ്റക്കാരൻ തിരിച്ചറിയിക്കുകയും അവന്റെ സ്ഥാനം ഒരു നിർദോഷി എടുത്തിരിക്കുന്നു എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. എന്തൊരു മനോഹരമായ ചിത്രം! ഓ, വീണ്ടെടുക്കപ്പെട്ട ഒരുവൻ, നോക്കൂ, ന്യായം കണ്ടുമുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ന്യായത്തിന്റെ ആവശ്യകത സന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നിന്റെ ജീവനെ ആവശ്യമുണ്ട്. പിന്നെയാ, ആ ജീവൻ പാപം ചെയ്തപ്പോഴായിരുന്നു, അപ്പോൾ ഒരു നിർദോഷിയായ പകരക്കാരൻ അതിന്റെ സ്ഥാനമെടുത്തു. അതൊരു മൃഗത്തിന്റെ രക്തമായിരുന്നു, ആപ്പിളോ പീച്ചുപഴമോ അല്ല, അത് രക്തമായിരുന്നു. അത് സർപ്പത്തിന്റെ സന്തതിയെ കൃത്യമായും എല്ലാവർക്കും അത്രമാത്രം സ്പഷ്ടമാക്കിയിരിക്കണം. മാത്രമല്ല, ഈ രക്തം അതിന് കായ്കനിയിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല, ഒരു നിർദോഷിയായ പകരക്കാരിൽ നിന്നും വരുന്നു. ജീവൻ പോയിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അതുകൂടാതെ അവന്റെ സ്ഥാനമെടുത്ത് മൃഗം മരിച്ച് രക്തം പുറത്തേക്ക് പോയിരിക്കുന്നൊരടയാളമാണ് രക്തം. ആരാധനക്കാരൻ അവന്റെ മേൽ സ്വയം രക്തം പുരട്ടുന്നതിനാൽ വീണ്ടെടുപ്പുമായി അവനെ തിരിച്ചറിയിക്കുന്നു, കാരണം അവനെ സ്വയമായി തിരിച്ചറിയിച്ചത് ആ ബലിയാകുന്നു. ബലിയുമായി സ്വയം യോജിച്ചിരിക്കുകയും രക്തം അടയാളത്തിന് പകരമായി നിലകൊള്ളുകയും ചെയ്യുന്നു. എത്ര എത്ര ആശ്ചര്യം! അത് എന്തൊരു ചിത്രമാകുന്നു! അത് കൃത്യമായും ക്രിസ്തുവുമായി പൂർണമായി മാതൃകയാക്കുന്നു. ആ ബലിയുമായി തിരിച്ചറിയിക്കേണ്ടതിന് ഇന്ന് വിശ്വാസി ചൊരിഞ്ഞ രക്തത്തിന്റെ കീഴിലായി നിൽക്കുന്നു. അതെത്രമാത്രം സമ്പൂർണമായിരിക്കാൻ കഴിയുമോ അത്രയുമാകുന്നു. എങ്ങനെയാണ് ക്രിസ്തു ഒരു മൃഗമായിട്ടല്ല, നിങ്ങൾ നോക്കൂ, ആ മൃഗം മരിച്ചിരിക്കുന്നു. എന്നാൽ ഇതോ നമുക്കുള്ള മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും നിരപരാധിയായ വസ്തു ആ മൃഗം ആ കുഞ്ഞാടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം യേശുക്രിസ്തുവിനെ തിരിച്ചറിയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവനെ ഒരു കുഞ്ഞാടായി തിരിച്ചറിയിച്ചു. മാത്രമല്ല, അവൻ സ്വയം അവനെ തിരിച്ചറിയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവനൊരു പക്ഷിയായി, ഒരു പ്രാവായി തിരിച്ചറിയിച്ചു. സകല പക്ഷിവർഗങ്ങളിലും നിരപരാധിയും ശുദ്ധിയുള്ളതും പ്രാവിനാണ്. കൂടാതെ എല്ലാ മൃഗവർഗത്തിലും വെച്ച് ആ കുഞ്ഞാട് ഏറ്റവും നിരപരാധിയും ശുദ്ധവുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുകയും കൂടാതെ മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങുന്നതും അവൻ കണ്ടു എന്ന് ബൈബിൾ പറയുന്നു. ആകയാൽ അതൊന്നായിരുന്നിട്ട് അതൊരു ചെന്നായോ അതല്ല മറ്റൊരു മൃഗമോ ആയിരുന്നെങ്കിൽ പ്രാവിന്റെ ആ പ്രാകൃതം ചെന്നായുടെ പ്രാകൃതവുമായി ചേരുകയില്ല. അതുമല്ല കുഞ്ഞാടുമായിട്ടല്ലാതെ പ്രാവിന്റെ പ്രാകൃതം മറ്റൊരു മൃഗവുമായി ചേരുകയുമില്ല. ഈ രണ്ട് പ്രാകൃതങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അവരിലൊരാൾക്ക് മറ്റയാളുമായി പരസ്പരം യോജിക്കാൻ കഴിയുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ മുന്നതയെ കാണുന്നോ? അതവിടേക്ക് വരുമ്പോൾ അതൊരു ചെമ്മരിയാടായിരുന്നു. കാണുന്നോ? മനസ്സിലായോ? അത് കൊണ്ടുവരപ്പെട്ടപ്പോൾ അതൊരു ചെമ്മരിയാടായി ജനിച്ചു. അതൊരു ചെമ്മരിയാടായി വളർത്തപ്പെട്ടു. ഗ്രഹിച്ചുവോ? കൂടാതെ ആകയാൽ വചനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു വിധമുള്ള സത്യാത്മാവേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം പരിശ്രമിക്കും, അവരതിനെടുക്കാൻ ശ്രമിക്കും. ഒരു ചെന്നായോട് കോപിക്കുന്ന അധർമ്മിയായ നീചന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനിടുക എന്നത് നോക്കൂ, അതവിടെ താമസിക്കുകയില്ല. ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് നേരെ എവിടേക്കെങ്കിലും പറന്നു പോകും. അതിനത് ചെയ്യാൻ കഴിയില്ല. ആ പ്രാവ് താഴേക്ക് പറന്നു വരുമ്പോൾ അതൊരു ചെമ്മരിയാട് ആയിരിക്കുന്നതിന് പകരം അവിടെ മറ്റൊരു മൃഗമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതുടൻ തന്നെ അതിന്റെ പറക്കലെടുത്തുകൊണ്ട് അത് തിരികെ പോകുമായിരുന്നു. മനസ്സിലായോ? എന്നാൽ അവൻ ഇഴുകിച്ചേരാൻ കഴിയുന്ന പ്രാകൃതം അവനെ കണ്ടപ്പോൾ അതുടൻ തന്നെ ഒന്നായി തീർന്നു. അങ്ങനെ ആ പ്രാവ് കുഞ്ഞാടിനെ നയിച്ചു. മാത്രമല്ല, ശ്രദ്ധിക്കൂ, അത് കുഞ്ഞാടിനെ കശാപ്പുശാലയിലേക്ക് നയിച്ചു. ഇപ്പോൾ ആ ചെമ്മരിയാട് പ്രാവിനനുസരിച്ചിരുന്നു. മനസ്സിലായോ? അതെവിടേക്ക് നയിച്ചാലും കാര്യമില്ല, അത് പോകാൻ തയ്യാറായിരുന്നു. ദൈവത്തെ സേവിക്കാനായി ഒരു സമ്പൂർണ്ണ സമർപ്പണമുള്ള ജീവിതത്തിലേക്ക് അവൻ നമ്മെ ഇന്ന് നയിച്ചാൽ എനിക്ക് ആശ്ചര്യമുണ്ടാകും. ഒരു വിധത്തിൽ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കൾ ചില നേരങ്ങൾ എതിർക്കില്ലേ? നമ്മൾ ഒരു ചെമ്മരിയാടാണോ എന്ന് ആശ്ചര്യപ്പെടുന്നതല്ലേ? കാണുന്നോ? മനസ്സിലായോ? ഒരു ചെമ്മരിയാട് അനുസരണയുള്ളതാകുന്നു. ഒരു ചെമ്മരിയാട് പ്രാണത്യാഗം ചെയ്യുന്നവയാണ്. അതെടുക്കില്ല. അതിന്റെ സ്വന്തമായി സമ്പാദിച്ചതിനെ അതെടുക്കില്ല. നിങ്ങൾ അതിനെ അവിടെ കിടത്തി അതിന്റെ മുടി കത്തിരിച്ചെടുത്തുകൊള്ളുക. അത് മാത്രമാണ് അതിനുള്ളത്. അതിനെപ്പറ്റി അത് ഒന്നും തന്നെ പറയുകയില്ല. അതിനുള്ളതെല്ലാം അത് വേണ്ടെന്ന് വെക്കും. അതാണ് ഒരു ചെമ്മരിയാട്. അതിന്റെ എല്ലാം സ്വയമായതും അതിനുള്ളതെല്ലാം സൗജന്യമായി കൊടുക്കും. ആ വിധത്തിൽ തന്നെ ഒരു വാസ്തവമായ ക്രിസ്ത്യാനിയും അവർ അവരെ തന്നെ പ്രാണത്യാഗം ചെയ്ത് ഈ ലോകത്തിലുള്ളത് ഒന്നും ചുമക്കാതെ അവർക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നു. കാണുന്നു, ക്രിസ്തു ഇപ്പോൾ സമ്പൂർണമായ കുഞ്ഞാടായിരുന്നു. മിസ്രായീമിലെ പ്രാകൃത കുഞ്ഞാട് രക്തം പുരട്ടിയപ്പോൾ അത് ചെയ്തിരുന്നപ്പോൾ അതൊരടയാളമായി നിലകൊണ്ടു. എന്നാൽ ഈ കുഞ്ഞാണ് ചൊരിയപ്പെട്ട രക്തത്തിൽ കൂടെ ഈ കുഞ്ഞാട് രക്തം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ഗ്രഹിച്ചുവോ? നാം സ്വയം മരിച്ച് നമ്മുടെ ബലിയുമായി തിരിച്ചറിയിക്കുന്നത് ആ അടയാളമാകുന്നു. ആണെന്നോ? അപ്പോൾ ആ കുഞ്ഞാടും ആ രക്തവും ആ വ്യക്തിയും ബലിയും വിശ്വാസിയും അന്യോന്യം ഒരുമിച്ച് തിരിച്ചറിയിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ ത്യാഗത്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചറിയിക്കുന്നു. അത് നിങ്ങൾ എന്താണെന്ന് ഉളവാക്കുന്നു. അന്ന് ആ രക്തം ഒരടയാളമോ ഒരു തിരിച്ചറിയിക്കലോ ആയിരുന്നു. ആ രക്തം ആരാധനക്കാരൻ കുഞ്ഞാടിനെ കൊന്നു എന്നും കുഞ്ഞാടിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നും തിരിച്ചറിയിച്ചിരുന്നു. കൂടാതെ ആ അടയാളം അവനിൽ പുരട്ടിയിരിക്കുകയും അവനതിൽ ലജിച്ചിരുന്നുമില്ല. അതാർ കണ്ടു എന്നവൻ കൂട്ടാക്കിയിരുന്നില്ല. അതെല്ലാവരും കാണാനായി അവൻ ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല, അത് അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് പുരട്ടിയിരുന്നതിനാൽ അതുവഴി കടന്നു പോകുന്ന ഓരോരുത്തർക്കും ആ അടയാളം കാണാൻ സാധിച്ചിരുന്നു. നോക്കൂ, അനേക ജനങ്ങൾ ക്രിസ്ത്യാനികളായി തീരാൻ ആഗ്രഹിക്കുന്നു. അവർ ക്രിസ്ത്യാനികളാണെന്ന് ആരും അറിയാതിരിക്കാനായി അവർ അവർ അവരുടെ രഹസ്യത്വം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരുമായി സഹവാസം ചെയ്യുന്നവരെ ചിലർ ചിന്തിക്കും, അതിപ്പോൾ നോക്കൂ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇന്ന ഇന്നയാൾ അതിനെ കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാണുന്നോ? അതെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അത് ക്രിസ്ത്യാനിത്വമല്ല. ക്രിസ്ത്യാനിത്വം അതിന്റെ അടയാളം പ്രദർശിപ്പിച്ചിരിക്കണം. നോക്കൂ, പൊതുസ്ഥലത്തും സാമൂഹ്യ ജീവിതത്തിലും ഉദ്യോഗത്തിലും തെരുവിലും പ്രശ്നങ്ങളുടെ നടുവിലും എന്തിലും പള്ളിയിലും എവിടെയെല്ലാമായാലും രക്തം ഒരടയാളമാകുന്നു. രക്തം തികച്ചും പുരട്ടിയിരിക്കണം. നോക്കൂ, അഥവാ അതില്ലെങ്കിൽ ഉടമ്പടി പോലും നിഷ്ഫലമായി പോകുന്നു. രക്തമൊരടയാളം അഥവാ തിരിച്ചറിയിക്കലായിരുന്നു. ഈ വ്യക്തി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയിച്ചിരുന്നു. ഇപ്പോൾ അതേ ശ്രദ്ധിക്കൂ, അവർക്കുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തന്നെ അവർ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. വിശ്വാസത്താൽ അവർ രക്തം പുരട്ടിയിരുന്നു. നോക്കൂ, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ രക്തം വിശ്വാസത്താൽ പുരട്ടിയിരുന്നു. കാണുന്നോ? ദൈവത്തിന്റെ കോപം ആ ദേശത്തുകൂടെ കടന്നു പോകുന്ന മുമ്പ് ആദ്യം ആ രക്തം പുരട്ടണമായിരുന്നു. കോപം വീണതിനു ശേഷം അത് ചെയ്യുന്നത് വളരെ താമസിച്ചു പോകുമായിരുന്നു. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പാഠം നമുക്കിവിടെയുണ്ട്. ഒരു നിമിഷം നോക്കൂ, അത് സംഭവിക്കും മുമ്പ്, കാരണം നിങ്ങൾക്ക് അവിടെ രക്തം പുരട്ടാനാകില്ല എന്നുള്ള ഒരു സമയം കടന്നു വരാൻ പോവുകയാണ്. കുഞ്ഞാടിനെ 14 ദിവസം സൂക്ഷിച്ച ശേഷം സന്ധ്യാസമയത്ത് കൊന്നു. അന്ന് കുഞ്ഞാടിനെ കൊല്ലുകയും രക്തം പുരട്ടുകയും ചെയ്തത് സന്ധ്യാസമയത്തായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? സന്ധ്യാസമയം കടന്നു വരുവോളം അടയാളം അസ്തിത്വത്തിൽ വന്നിരുന്നില്ല. നാം ജീവിച്ചിരിക്കുന്ന കാലത്തിലെ സന്ധ്യാസമയം ഇതാകുന്നു. സഭയ്ക്കുള്ള സന്ധ്യാസമയം ഇതാകുന്നു. എനിക്കുള്ള സന്ധ്യാസമയം ഇതാകുന്നു. എന്റെ സന്ദേശത്തിന് സന്ധ്യാസമയം ഇതാകുന്നു. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറപ്പെട്ടു പോകാൻ പോകുന്നു. സുവിശേഷത്തിന് സന്ധ്യാസമയത്ത് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. നീതീകരണത്തിലൂടെയും മറ്റും നാം കടന്നു വന്ന് എന്നാൽ അടയാളം പുരട്ടേണ്ട സമയം ഇതാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നല്ലോ. അത് ഇതാകുന്നു. നിങ്ങൾക്ക് അതുമായി കളിക്കാൻ പാടില്ലാത്ത സമയം. അത് പുരട്ടിയിരിക്കണം. അതെപ്പോഴെങ്കിലും ചെയ്യാനായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിപ്പോഴാണ്. എന്തുകൊണ്ടെന്നാൽ ദേശത്തിലൂടെ കോപം കടന്നു പോകാനുള്ള സമയമെത്തിയിരിക്കുന്നു എന്ന് നാം കാണുന്നു. അടയാളത്തിന്റെ കീഴിലല്ലാത്ത സകലം നശിച്ചുപോകും. ആ രക്തം നിങ്ങളെ തിരിച്ചറിയിക്കുന്നു. ശ്രദ്ധിക്കൂ, കാരണം മൃഗത്തിന്റെ രക്തത്തിന് മനുഷ്യരാശിയുടെ മേൽ തിരികെ വരാൻ കഴിയില്ലായിരുന്നു. രക്തം ചൊരിയപ്പെട്ടപ്പോൾ ജീവൻ പുറപ്പെട്ടു പോയി. തീർച്ചയായും, കാരണം അത് ഒറ്റ ഘടകമാകുന്നു. ജീവന്റെ രക്തം അതിൽ നിന്നും പോയപ്പോൾ ജീവൻ രക്തത്തിൽ നിന്നും വ്യത്യസ്തമായ കാര്യമാകുന്നു. ഇപ്പോൾ രക്തം ജീവന്റെ രസതന്ത്രമാണ്. എന്നാൽ ജീവൻ രക്തത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാകുന്നു. എന്നാൽ ജീവൻ രക്തത്തിലാകുന്നു. ആ മൃഗത്തിന്റെ രക്തത്തിന് ആരാധനക്കാരന്റെ മേൽ തിരികെ വരാൻ കഴിഞ്ഞിരുന്നില്ല. അവനാ കുഞ്ഞ രക്തം ചൊരിയുമ്പോൾ അവനാ രസതന്ത്രത്തെ ഉപയോഗിക്കേണ്ടിയിരുന്നു. കാരണം അത് പോകുന്ന ജീവന് തിരികെ വരാൻ കഴിയുകയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് മനുഷ്യന്റെ മേൽ തിരികെ വരാൻ കഴിയില്ല. കാരണം മൃഗത്തിന്റെ ജീവനിൽ പ്രാണനില്ല. മൃഗം അവൻ നഗ്നനാണോ എന്നറിയില്ല. പിന്നീ അവനിങ്ങനെ അവൻ പാപത്തെ തിരിച്ചറിയുന്നില്ല. അതൊന്നും അറിയുന്നില്ല. അങ്ങനെ അത് ജീവിയാണെങ്കിലും അതിന് ജീവനുള്ള ഒരു പ്രാണനില്ല. അതിനാൽ ആ മൃഗത്തിന്റെ ജീവന് മനുഷ്യ ജീവനിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ ജീവനിൽ ഒരു പ്രാണനില്ല. ഇപ്പോൾ ജീവനും രക്തവുമുണ്ട്. ഒരു ജീവൻ, ജീവനിൽ ഒരു പ്രാണനും. പ്രാണൻ ജീവന്റെ പ്രാകൃതമാകുന്നു. ആയതിനാൽ അതിന് പ്രത്യേക പ്രാകൃതവുമില്ല. അതൊരു മൃഗമായി ജീവൻ നൽകിയിരിക്കുന്നു എന്നതിന് അടയാളമായി രക്തം ഇവിടെ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഈ മഹത്വമേറിയ സ്ഥലത്ത് ഈ ഉടമ്പടിക്ക് കീഴിൽ രക്തവും ജീവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇന്നുള്ള വിശ്വാസിയുടെ അടയാളം പരിശുദ്ധാത്മാവാകുന്നു. രക്തമായ ഒരു രസതന്ത്രമല്ല, എന്നാൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു. ഇന്നത്തെ സഭയോട് ദൈവം ആവശ്യപ്പെടുന്ന അടയാളം ഇതാകുന്നു. ഈ അടയാളം ദൈവം തികച്ചും കണ്ടിരിക്കണം. അത് നമ്മിൽ ഓരോരുത്തരിലും അവൻ തികച്ചും കണ്ടിരിക്കണം. ആകയാൽ സന്ധ്യാസമയത്തെ നിഴലുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മുകളിൽ നിന്നും കോപം ചൊരിയാൻ തയ്യാറായിരിക്കുന്നു. ദൈവഭക്തിയില്ലാത്ത രാജ്യങ്ങളുടെ മേലും ദൈവപ്രിയമില്ലാത്ത അവിശ്വാസികളുടെ മേലും കൈവശമില്ലാതെ കൈവശമുണ്ടെന്ന് നടിക്കുന്നവരുടെ മേലും ഈ വക കാര്യങ്ങളുടെ മേലും. മാത്രമല്ല, ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അതെവിടെ നിൽക്കുന്നു എന്നറിയാനായി നേരെ അതിന്റെ നടുവിൽ തന്നെ ഞാൻ എന്നെ തന്നെ തുറന്നു കാട്ടി. നാം ഇപ്പോൾ നിഴലൻ കീഴിൽ ജീവിക്കുന്നു, കോപം ആഞ്ഞടിക്കാൻ തയ്യാറായിരിക്കുന്നു. മാത്രമല്ല, അവന്റെ അടയാളമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വയം സ്വീകരിച്ചിരിക്കണം എന്നവൻ ആവശ്യപ്പെടുന്നു. അതാണ് ഏക വഴി, ദൈവം കടന്നു പോകുന്ന ഏക അടയാളം അതാകുന്നു. കാരണം അത് യേശു ക്രിസ്തുവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ജീവൻ വിശ്വാസിയിലേക്ക് തിരികെ വരുന്നതാകുന്നു. മൃഗത്തിന്റെ ജീവന് തിരികെ വരാൻ കഴിയില്ല. ആകയാൽ വാതിൽക്കലും കുറുമ്പടിമേലും വാതിലിന്റെ കട്ടളമേലും ഒരു രക്തം പുരട്ടിയിരിക്കേണ്ടിയിരുന്നു. അതുവഴി കടന്നു പോകുന്ന ഓരോരുത്തരും, മുഴുവൻ പൊതുജനവും, വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തരും, അവിടെ വാതിലിൽ ആ ജീവൻ മരിച്ചിരുന്നു എന്ന രക്തത്തിന്റെ ഒരു അടയാളമുണ്ടായിരുന്നു എന്നറിയാനാകണം. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഓരോ വിശ്വാസിയുടെ വഴിയും അപ്രകാരം തന്നെ ആയിരിക്കണം. കുഞ്ഞാടിന് ചൊരിയപ്പെട്ട രക്തത്തിന്റെ ഒരടയാളം, ആ കുഞ്ഞാടിലുണ്ടായിരുന്ന ജീവൻ തിരികെ വന്ന് എല്ലാവരും കാണുകെ അവിടെ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങളോട് സംസാരിച്ചും നിങ്ങളുമായി ഏതെങ്കിലും വിധത്തിലെ ബന്ധം വെച്ചുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന ഓരോരുത്തരും ആ രക്തം അവിടെ പുരട്ടിയിരിക്കുന്നത് കാണാനിടയാകുന്നു. ആ രക്തത്തിലുണ്ടായിരുന്ന ജീവന്റെ അടയാളം നിങ്ങളുടെ മേലായിരിക്കുന്നു. നിങ്ങൾ കോപത്തിൽ നിന്നും സുരക്ഷിതരാണ്. അതുമാത്രം അംഗത്വമല്ല, അല്ല സർ, വിശ്വാസിയുടെ മേൽ മൃഗത്തിന്റെ ജീവന് തിരികെ വരാനാകില്ലായിരുന്നു. കാരണം അതൊരു മൃഗമായിരുന്നു. അതവിടെ ഒരു അന്ധകരണത്തെ പറ്റി പറയുകയും ഒരു സമ്പൂർണ്ണ ബലി വരുന്നു എന്നത് കാണിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇപ്പോൾ അവൻ സ്വയം ദൈവം തന്നെ ഒരു പ്രായശ്ചിത്തമായി തീർന്ന ബലിയാകുന്നതിനും കൂടുതൽ സമ്പൂർണത എന്തിനു കഴിയുമായിരുന്നു? ദൈവം തന്നെ സ്വയം സൃഷ്ടിച്ച രക്തത്താൽ ജഡമായി തീർന്നപ്പോൾ അതിനാൽ അത് ദൈവത്തിന്റെ ജീവന് തിരികെ വരാനുള്ള ഏക വഴി അതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവരും ലൈംഗികതയിൽ ജനിച്ചിരുന്നു. ആയതിനാൽ ലോകത്താൽ ഉളവായിരുന്ന ജീവന് ആ ജീവന് നിലനിൽക്കാനാകില്ല. ആദ്യമേ തന്നെ ന്യായം വിധിച്ച് കുറ്റം വിധിച്ചിരുന്ന കാര്യം അതായിരുന്നു. നിങ്ങൾക്കത് ഒട്ടിച്ചേർക്കാനാകില്ല. അതിന്റെ ഭിന്നത പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനെ മിനുസമാക്കാനുള്ള ഒരു വഴിയുമില്ല. അതിനെ അതിലും നന്നായി ഉണ്ടാക്കാനുള്ള ഒരു മാർഗവും അവിടെയില്ല. അതിന് മരിക്കേണ്ടതുണ്ട്. അവിടെയുള്ള ഒരേ ഒരാവശ്യം അതായിരുന്നു, അതിന് മരിക്കേണ്ടത് തന്നെയുണ്ട്. ആ പകരക്കാരൻ യേശു ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അത് ദൈവത്തിന്റെ അടയാളമായ പരിശുദ്ധാത്മാവാകുന്നു. അത് നിങ്ങൾ അവന്റെ പുത്രന്റെ യേശു ക്രിസ്തുവിന്റെ രക്തം സ്വീകരിച്ചിരിക്കുന്നു എന്നതാകുന്നു. ആകയാൽ വേസലിയുടെ നാൾക്കളിലോ ലൂഥറിന്റെ നാൾക്കളിലോ അത് വിശ്വസിക്കുക എന്നതായിരുന്നു. വേസലിയുടെ നാൾക്കളിൽ രക്തത്തിന്റെ രസതന്ത്രം, എന്നാൽ ഈ അവസാന നാളിൽ അവിടെ ആ അടയാളം ആവശ്യപ്പെടുന്നു. അത് മേഘങ്ങളിലേക്ക് ഒരുക്കപ്പെടലേക്ക് ഒരു മുഴുവൻ ഘടകത്തെ ഒരുമിച്ചാക്കി പണിയുന്നു. നിങ്ങളത് കാണുന്നോ? ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ജലവും രക്തവും പിന്നെ ആത്മാവും വരുന്നു. ഒരു സാധാരണ പ്രസവത്തിൽ ആദ്യം പുറത്തു വരുന്നത് ജലമാകുന്നു, രണ്ടാമത്തെ കാര്യം രക്തവും, അടുത്ത കാര്യം ജീവനുമാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം നിന്നും പുറത്തു വന്നത് ജലവും രക്തവും ജീവനുമായിരുന്നു. മുഴുവൻ സഭയെയും മണവാട്ടിയെ നീതീകരണത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെയും ആദാനടയാളം ഉരുവാക്കി കൂട്ടിച്ചേർക്കുന്നു. എബ്രായർ 11 പറയുന്നത് പോലെ, അവർ ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, പൊറുതിമുട്ടി, അങ്ങനെയുള്ളതെല്ലാം സഹിച്ചെങ്കിലും അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. അടയാളം, അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ച ഇന്നത്തെ സഭയ്ക്ക് ആ രക്തം ചൊരിയപ്പെട്ടിരിക്കുകയും പരിശുദ്ധാത്മാവ് സഭയുടെ മേലായിരിക്കുകയും ചെയ്യുന്നു. നമ്മെ കൂടാതെ അന്നുണ്ടായിരുന്ന അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. അവർ നമ്മുടെ മേൽ ആശ്രയിക്കുന്നു. കാരണം ദൈവത്തിനത് ഉണ്ടായിരിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടാകാൻ പോകുന്നു. ഉണ്ടായിരിക്കാൻ പോകുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ആരോ അത് സ്വീകരിക്കാൻ പോകുകയാണ്. അത് പ്രസംഗിക്കുക എന്ന ഒരേ ഒരു ഉത്തരവാദിത്വമേ എനിക്കുള്ളൂ. ആ മുൻകുറിക്കപ്പെട്ട വിത്തിനെ കണ്ടുപിടിക്കുക ദൈവത്തിന്റെ തൊഴിലാണ്. എന്നിരിക്കലും അവിടെ ഉണ്ടായിരിക്കാൻ പോകുന്നു. എന്തുകൊണ്ടെന്നാൽ അവരിൽ ഓരോരുത്തരും അവിടെ ഉണ്ടാകാൻ പോകുന്നു. ഒരാൾ മറ്റേയാളോടൊപ്പം വെള്ളത്തിന്റെ കാലം, രക്തത്തിന്റെ കാലം, ഇപ്പോൾ അടയാളമായ പരിശുദ്ധാത്മാവിന്റെ കാലം. കൂടാതെ ഓർക്കൂ, ഇസ്രായേലും കടന്നു വരുന്നത് അനേക കാര്യങ്ങളിലൂടെയാണ്. എന്നാൽ അടയാളം ആവശ്യപ്പെട്ടത് സന്ധ്യാസമയത്തായിരുന്നു. രാവിലെ നേരമല്ല, തയ്യാറെടുപ്പിലല്ല, 14 ദിവസം കുഞ്ഞാടിനെ സൂക്ഷിക്കുന്ന കാലയളവിലായിരുന്നില്ല. എന്തോ ചിലത് വരാൻ പോകുന്നു എന്ന് ഇസ്രായേൽ അറിഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ലൂഥർ അറിഞ്ഞിരുന്നു. അപ്രകാരം തന്നെ വെസ്ലിയും അറിഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ഫെന്നിയും നോക്സും കാൽവിനും അതറിഞ്ഞിരുന്നു. അത് ഇതാകുന്നു. അഗ്നിസ്തംഭം സഭയിലേക്ക് തിരികെ വരുന്നൊരു സമയമുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നു. ഈ വക കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം വരും എന്നവർ അറിഞ്ഞിരുന്നു. എന്നാൽ അത് കാണാൻ അവർ ജീവിച്ചിരുന്നില്ല. അവർ അതിനായി മുന്നിലേക്ക് നോക്കിയിരുന്നു. എന്തോ ഒന്ന് വരുന്നു എന്ന് ഇസ്രായേൽ അറിഞ്ഞിരുന്നു. എന്നാൽ അത് സന്ധ്യാസമയത്ത് കുഞ്ഞാന്റെ രക്തത്തെ അടയാളമായി കഥകൾ പുരട്ടിയപ്പോഴായിരുന്നു. എന്ന് വരികിലും കുഞ്ഞാടിനെ അതിനു മുമ്പായി സജ്ജീകരിച്ചിരുന്നു. യാത്രയിലുടനീളം അത് കുഞ്ഞാട് തന്നെയായിരുന്നു. ലൂഥറിന് സമയത്ത് അത് കുഞ്ഞാടായിരുന്നു. എസ്ലിയുടെ സമയത്തും കുഞ്ഞാട് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അടയാളത്തിന് സമയമാകുന്നു. ഓരോ വാതിലിലും അടയാളത്താൽ മറയ്ക്കപ്പെട്ടിരിക്കണം. ദൈവത്തിന്റെ ഓരോ ഭവനവും അടയാളത്താൽ മറയ്ക്കപ്പെട്ടിരിക്കണം. അകത്തുള്ളവരെല്ലാം അടയാളത്താൽ മറയ്ക്കപ്പെട്ടിരിക്കണം. ദൈവത്തിന്റെ വീട് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. മാത്രമല്ല, ഏകാത്മാവിനാൽ നാം എല്ലാവരും ഈ അടയാളത്തിലേക്ക് സ്നാനമേറ്റ് അതിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അതിനാൽ ദൈവം പറഞ്ഞു, ഞാൻ ഈ അടയാളം പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഇപ്പോൾ നാം ജീവിക്കുന്നത് എന്തൊരു മണിക്കൂറാകുന്നു. ഓ, രക്തം തിരിച്ചറിയിച്ചിരുന്നു, വിശ്വാസിയെ തിരിച്ചറിയിച്ചിരുന്നു. കാരണം ജീവൻ പുറത്തുപോയി തിരികെ വരാൻ കഴിയില്ല. അതിനാൽ അവന് ഒരു രസതന്ത്രം ആവശ്യമായിരുന്നു. ജീവൻ അതിൽ നിന്നും പോയിരിക്കുന്നു എന്ന് ഒരു രസതന്ത്രത്തിനായി രക്തത്തെ അവന് പെയിന്റ് ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ ആത്മാവ് തന്നെ സ്വയം അടയാളമാകുന്നു. രക്തമല്ല, പരിശുദ്ധാത്മാവ് തന്നെ അടയാളമാകുന്നു. കാൽവരിയിൽ രക്തം ചൊരിഞ്ഞു, അത് സത്യമാണ്. എന്നാൽ രക്തം അത് ആകുന്നിടത്തോളം അത് കടന്നു വന്ന പദാർത്ഥങ്ങളിലേക്ക്, അവൻ ജീവിച്ചിരുന്ന ആഹാരത്തിലേക്ക് തിരികെ പോയി. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ രക്തകോശത്തിനുള്ളിൽ ആ രക്തകോശത്തെ ചലിപ്പിക്കുന്ന ഒരു ജീവനുണ്ടായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ അതിലുണ്ടായിരുന്ന രസതന്ത്രത്തിന് അതിൽ തന്നെ ജീവനുണ്ടായിരുന്നില്ല. അതിനാൽ അതിന് ചലിക്കാനാകില്ലായിരുന്നു. എന്നാൽ ജീവൻ രക്തത്തിന്റെ ആ രസതന്ത്രത്തിലേക്ക് വന്നപ്പോൾ അത് ഒരു കോശത്തെ ഉളവാക്കി. അത് അതിന്റെ സ്വന്തം കോശത്തെ ഉളവാക്കി. പിന്നെ കോശത്തോട് കോശവും അവസാനം അത് ഒരു മനുഷ്യനായി തീർന്നു. ആ മനുഷ്യൻ ജഡമായി തീർന്ന ഇമ്മാനുവലായിരുന്നു. എന്നാൽ ആ ജീവൻ തിരികെ പോയപ്പോൾ രസതന്ത്രം അതിലെ കടന്നുകൂടി. എന്നാൽ അടയാളം സഭയുടെ മേലുള്ള പരിശുദ്ധാത്മാവാകുന്നു. അതുമൂലം അവർ ക്രിസ്തുവിനെ കാണുന്നു. അതങ്ങനെയാകണം. കാരണം ഒരു ഭാര്യയും അവളുടെ ഭർത്താവും ഒന്നായിത്തീരുന്നു. അവർ ഒന്നായിത്തീരുന്നു. അങ്ങനെ തന്നെ മണവാട്ടിയും ക്രിസ്തുവും ഒന്നായിത്തീരുന്നു. മണവാട്ടിയുടെ മിനിസ്ട്രിയും ക്രിസ്തുവിന്റെ മിനിസ്ട്രിയും ഒന്ന് തന്നെ. കൂടാതെ ഓർത്തിരിക്കൂ, ഓ തിയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം യേശു ചെയ്യാൻ തുടങ്ങിയതും തുടർന്നും ചെയ്യാനുള്ളതുമാകുന്നു. അവന്റെ മരണം അവനെ നിർത്തിയില്ല. ഇല്ല സാർ, അവൻ വീണ്ടും തിരികെ വന്നു. ഒരു മൂന്നാമത്തെ വ്യക്തിയായിട്ടല്ല, അതേ വ്യക്തി തന്നെ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലായി പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നും ചെയ്യാനെന്ന് പ്രവൃത്തികളുടെ പുസ്തകം പറയുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അതാണ് ആ അടയാളം, അതാണ് ആ ചിഹ്നം. സുന്ദരമെന്ന് വിളിച്ചിരുന്ന പടിവാതിലൂടെ പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ തന്റെ അമ്മയുടെ ഗർഭം മുതലേ മുടന്തു ബാധിച്ചിരുന്ന മനുഷ്യൻ അവിടെ കിടന്നിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രേനായ യേശു ക്രിസ്തുനാമത്തിൽ എഴുന്നേറ്റ് നടക്ക. കാണുന്നോ, അവർ അവരോടൊപ്പം സംസാരിക്കുകയും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ ജനങ്ങളും എന്നറിയുകയും ചെയ്തു. എന്നാൽ അവർ യേശുവിനോടൊപ്പമായിരുന്നു എന്നുള്ള വസ്തുത അവരറിഞ്ഞു. നോക്കൂ, പ്രദർശിപ്പിച്ച ആ അടയാളം അവിടെ ഉണ്ടായിരുന്നു. നോക്കൂ, എനിക്കുള്ളത് അതാകുന്നു. ഒരു പാവം പിടിച്ച, മുടന്തു പിടിച്ച, രൂപം മാറിയും എല്ലാമായിട്ടും ഈടിച്ച് സംഭവിച്ച ഒരു സഹോദരൻ അവിടെ കിടന്നപ്പോൾ ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ജീവൻ തന്നെ അവരിലുമായിരുന്നു. എനിക്കുള്ളത്, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ ചെയ്യുമെന്നല്ല, നിങ്ങൾ ചെയ്യും. നീ ഈ മലയോട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതെന്നല്ല, നീ ഈ മലയോട് പറഞ്ഞാൽ. ഓ സഹോദര, ആ അടയാളം പ്രദർശിപ്പിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമുക്കത് കാണാൻ കഴിയുന്നു. ഇപ്പോൾ നാം അവസാനത്തിനടുത്തായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാനായി നാം എല്ലാ തരത്തിലുമുള്ള സന്ദേശങ്ങളെയും കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ സഭ ചെയ്യേണ്ടിയിരുന്ന ഇടത്തേക്ക് നാം തിരികെ വന്നിരിക്കുന്നു. അടയാളം പ്രദർശിപ്പിക്കേണ്ടത് ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും, മറ്റൊന്നും പ്രവർത്തിക്കില്ല, അത് തികച്ചും രക്തമായിരിക്കണം. ഇപ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള പരിശുദ്ധാത്മാവാകുന്നു നമ്മുടെ അടയാളം. ഒരു പണ്ഡിതൻ, ഒരു മഹാനായ ദൈവശാസ്ത്ര പണ്ഡിതൻ, ഒരു ബാപ്റ്റിസ്റ്റ് സഹോദരൻ, നല്ല മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള ആളെന്ന പോലെ ഒരിക്കൽ അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ബ്രഹ്മണഹാം പറഞ്ഞു, താങ്കൾ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ അത് പുതിയ ഒന്നല്ലോ. പറഞ്ഞു, എല്ലാ കാലത്തിലും ഞങ്ങൾ അതിനെ പഠിപ്പിച്ചു പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് സ്വീകരിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചപ്പോൾ, കാരണം അതാണ് ബാപ്റ്റിസ്റ്റിന്റെ ദൈവശാസ്ത്രം എന്നെനിക്കറിയാമായിരുന്നു. അതായത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ പ്രവൃത്തി 19 ഒരു കൂട്ടം ബാപ്റ്റിസ്റ്റുകളുടെ കൂട്ടരോട് പൗലോസ് പറഞ്ഞു, അത് യോഹന്നാനാൽ മാനസാന്തരപ്പെട്ട ഒരു ബാപ്റ്റിസ്റ്റ് പ്രാസംഗികൻ യേശു തന്നെ ക്രിസ്തു വന്ന് ബൈബിളിനാൾ തെളിയിച്ചിരുന്നു. അവൻ എഫേസോസിന്റെ മേലെ കടൽക്കരയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ചില ശിഷ്യന്മാരെ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചു മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവനവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാ ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പോൾ അവൻ നിങ്ങൾ എങ്ങനെ സ്നാനമേറ്റു എന്ന് ചോദിച്ചു. യാഗ കുഞ്ഞാടായിരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനമേറ്റിരുന്നില്ല. അവർ ഒരുപോലും അവനുമായി തിരിച്ചറിയിച്ചിരുന്നില്ല. അവരത് വിശ്വസിക്കുക മാത്രം ചെയ്തിരുന്നു. അവിടെ വെച്ചിരിക്കുന്ന മരുന്ന് പോലെ അത് കഴിച്ചിരുന്നില്ല. അവരെ വീണ്ടും യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പൗലോസ് കൽപ്പിച്ചു. അവനത് ചെയ്തപ്പോൾ അപ്പോൾ അടയാളം അവരുടെ മേൽ വന്നു. അവരിലൂടെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടും പ്രവചിച്ചുകൊണ്ടും ദൈവത്തെ അതിയായി സ്തുതിച്ചുകൊണ്ടും അവർ പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങളാലും പ്രവൃത്തികളാലും അവരെ തിരിച്ചറിയിച്ചു. അവർ അവരുടെ ബലിയുമായിട്ട് അവരായിരുന്നു എന്ന് തിരിച്ചറിയിച്ചു. നമ്മുടെ തിരിച്ചറിയിക്കൽ പരിശുദ്ധാത്മാവാകുന്നു. അതാണ് നമ്മെ ക്രിസ്ത്യാനികൻ തിരിച്ചറിയിക്കുന്നത്. സഭകളിലുള്ള നമ്മുടെ അംഗത്വമല്ല, ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനമല്ല, ബൈബിളിനെ കുറിച്ച് നിങ്ങൾ എത്രമാത്രം അറിയുന്നു എന്നുള്ളതല്ല, അതിന്റെ രചയിതാവിനെ പറ്റി നിങ്ങൾക്ക് എത്രമാത്രം അറിയാം എന്നുള്ളതാണ്. നോക്കൂ, രചയിതാവ് നിങ്ങളിൽ എത്രത്തോളം ജീവിക്കുന്നു, അത് നിങ്ങളുടെ ജീവൻ പോയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങളില്ല, നിങ്ങൾ സ്വയം മരിച്ചതായി കണക്കാക്കിയിരിക്കുകയും നിങ്ങളിൽ ജീവിക്കുന്നത് ആ അടയാളവുമാകുന്നു. അത് നിങ്ങളുടെ ജീവനല്ല, അത് അവന്റേതാകുന്നു. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ ജീവിക്കുന്നതിന്റെ ജീവിതം അവൻ ഒരിക്കൽ ജീവിച്ചിരുന്നതും വ്യത്യസ്തമായി ജീവിച്ചിരുന്നു. അത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു. ദൈവം ആവശ്യപ്പെടുന്ന തിരിച്ചറിയലിന്റെ അടയാളം അവിടെയാണ്. നമ്മുടേതമായി തിരിച്ചറിയച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ രക്ഷകന്റെ ജീവൻ നമ്മിലായി നമ്മുടെ ബലിയുമായി തിരിച്ചറിയിക്കുന്നു. ഓ എന്തൊരു ഉറപ്പായ അടയാളം! ഇനിയും മറ്റൊരടയാളമില്ല. ഓ എന്റെ, അതിന്റെ ചിന്ത മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ വാക്കുകളാൽ അകത്തുള്ള പ്രാണനിലേക്ക് അതിനെ സ്പഷ്ടമാക്കി സ്ഥാപിക്കാൻ കഴിയുന്ന ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ, ചെവികളിലേക്കല്ല നിങ്ങളുടെ പ്രാണനിലേക്ക്, അതിന്റെ ഉറപ്പ് നിങ്ങൾക്ക് കാണാനാകുമായിരുന്നു. അത് എടുക്കുന്നു, അത് നിങ്ങൾക്ക് അത്രമാത്രം വിശ്രമം നൽകുന്നു. നിങ്ങളൊരു കുറ്റം ചെയ്തിരിക്കുകയും നിങ്ങളെ ഒരു വിചാരണ കോടതിയിലേക്ക് കൊണ്ടുപോയി വിചാരണ ചെയ്യേണ്ടിയും ഇരുന്നെങ്കിൽ എന്തായിരുന്നു? നിങ്ങൾ കുറ്റം ചെയ്തു എന്നവർ കണ്ടുപിടിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടും എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ഇലക്ട്രിക് കസേരയിലേക്ക് കൊണ്ടുപോകുകയോ അതല്ല ഗ്യാസ് ചാമ്പറിലേക്കോ അതുമല്ല പൊതുവായി മരണശിക്ഷേൽപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന എന്തിലേക്കെങ്കിലും ശരി. ഒരുപക്ഷെ നിങ്ങളെ തൂക്കിലേറ്റാം, അതല്ലെങ്കിൽ മറ്റു വിധത്തിൽ ജനക്കൂട്ടത്തെ കയറ്റി ശിക്ഷിക്കാം. അതിനുള്ള പിഴ എന്തു തന്നെ ആയിരുന്നാലും ശരി, നിങ്ങൾക്കതുണ്ടാകും എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ കുറ്റക്കാരനാകുന്നു, നിങ്ങൾ കുറ്റം ചെയ്തെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളെ പ്രതിദാനം ചെയ്യാനായി ഏതെങ്കിലും ഒരു വക്കീലിനെ ആ കാര്യത്തിൽ നിങ്ങളെ പുറത്തെടുക്കാനായി നിങ്ങൾ എടുത്തില്ല എങ്കിൽ നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കഴിയാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിനെടുക്കുന്നു. ഒരു നല്ല കൌശലക്കാരനായ ഒരു വക്കീലിനെ കിട്ടിയ ശേഷം നിങ്ങളുടെ കേസ് നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾക്ക് ഒരല്പസ്വല്പം വിശ്രമിക്കാനും കഴിയും. കാരണം നിങ്ങളൊരു വക്കീലിനെടുത്തിരിക്കുന്നു. എന്നാൽ അപ്പോഴും ഈ വക്കീലിന് ജഡ്ജിയുടെ അഭിപ്രായം മാറ്റാനോ മധ്യസ്ഥ സമിതിയെ മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയവും നിങ്ങൾക്കുണ്ടാകും. ഈ വക്കീലിന് നിയമങ്ങളുടെ ജ്ഞാനം കൊണ്ടും തന്റെ സംസാര കൌശലത കൊണ്ടും അത് മാറ്റാൻ കഴിയുമോ? മാത്രമല്ല നിങ്ങളുടെ കേസ് വാദിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് വാദിക്കുകയും വേണം. എന്നാൽ അപ്പോഴും അവന് ചെയ്യാനാകുന്ന അവന്റെ എല്ലാ മഹത്തായ മേൽക്കോയ്മയിലും മഹത്തായ സംസാരത്താലും ആ മധ്യസ്ഥ സമിതിയിലും ജഡ്ജിയുടെ മേലും ചെലുത്താനാകുന്ന അവന്റെ മതിപ്പിൽ നിങ്ങൾ ഒരുപക്ഷെ കുറച്ചു നേരത്തേക്ക് വിശ്രമിച്ചാലും ശരി, അപ്പോഴും നിങ്ങളുടെ മനസ്സ് ചോദ്യം ശേഷിക്കും, അവനത് ചെയ്യാനാകുമോ? എന്നാൽ ഈ കേസിൽ ജഡ്ജി തന്നെ നമ്മുടെ വക്കീലായി തീർന്നു. ദൈവം മനുഷ്യനായി തീർന്നു. അത് ചെയ്യാനാകുന്ന മറ്റൊരു വക്കീലുമില്ല. നമുക്കൊരാളിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. മോശയ്ക്കോ ന്യായ പ്രമാണത്തിനോ പ്രവാചകന്മാർക്കോ ഒന്നും അത് ചെയ്യാനായില്ല. അതുകൊണ്ട് ജഡ്ജി തന്നെ സ്വയം ജഡ്ജിയും വക്കീലും രണ്ടുമായി തീർന്നു. അവന്റെ സ്വന്തം കൈകളിൽ തന്റെ നിയമത്തിന്റെ നീതിയെടുത്ത് സ്വന്തം അതിന്റെ വിലയൊടുക്കി. ഇതിലും കൂടുതലായി നമുക്കങ്ങനെ സുരക്ഷിതരാകാം? കൂടാതെ അവനത് സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു സാക്ഷിക്കായി അവന്റെ സ്വന്തം ജീവനെ നമ്മുടെ മേൽ തിരികയച്ചു. എങ്ങനെ സുരക്ഷിതമായിരിക്കുന്നു? അതെ, ഞാൻ മരണത്തിന്റെ കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അവൻ ജഡ്ജിയും മധ്യസ്ഥ സമിതിയും പിന്നെ വക്കീലുമായിരിക്കുമ്പോൾ അവൻ നമ്മുടെ കേസിനെ ബാധിച്ചു. അവന്റെ സ്വന്തം നിയമത്താൽ നാം കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. കൂടാതെ അവൻ കുറ്റക്കാരൻ വ്യക്തിയുടെ സ്ഥാനത്തെ എടുത്തു. അത് അതിപരിശുദ്ധമായ സ്ഥലത്തായിരുന്നു. അവൻ അവന്റെ പാപമെടുത്തു, അവനത് അവന്റെ മേലെടുത്തു, മരിച്ച് വിലയൊടുക്കി, അവന്റെ രക്തം ചിന്തി, അവന്റെ സ്വന്തം ജീവനെ അവന്റെ സ്വന്തം അടയാളത്തെ തിരികെ തന്നു. എന്താണ്? നാം കൃത്യതയിലായിരിക്കുന്നു. കേസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. വിശ്വാസിയുടെ മേൽ ഇനി ഒരു പാപവും ശേഷിക്കുന്നില്ല. ഓ ദൈവമേ, ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ദയുണ്ടാകണമേ. അവിടെ ഇനി ഒരു കേസുമില്ല. എന്റെ വചനം കേട്ടോ, എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേ കടന്നിരിക്കുന്നു. അതാണ് ആ കേസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതിനുമേൽ ഇനിയും ഒരു കേസില്ല. ആമേൻ. പിന്നെ അവിടെ പുറമേയുള്ള വാതിൽകൾ മരണം വന്നിടിക്കാൻ തുടങ്ങുമ്പോൾ ഭദ്രമായി അടയാളം പുരട്ടിയിരിക്കുന്നതിനാൽ നിർഭയമായിരിക്കുക. അതിന് ഒരു നിയന്ത്രണവുമില്ല. കാണുന്നോ? അതെ, രക്തം പുരട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ രക്തം മാത്രമേ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. നോക്കൂ, അവനത് ചെയ്തതിനാൽ അടയാളത്തിന് വരാൻ കഴിഞ്ഞു. അടയാളം ദൈവത്തിന്റെ ജീവനായിരുന്നു. ഒന്നാമത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ അവനെ ഒരു മകനായി സൃഷ്ടിച്ചു. ആ പുത്രൻ അത്രയേറെ ദുഷിച്ചിട്ട് ദൈവത്തിന് പകരം അവൻ തന്റെ ഭാര്യയെ കേട്ടു. ആ സ്ത്രീ അവളുടെ ഭർത്താവിന് പകരമായി പിശാചിനെയും കേട്ടിരുന്നു. അവരത് ചെയ്തപ്പോൾ അവരെ രണ്ടാളെയും ഒരുമിച്ച് അത്രയേറെ ദുഷിപ്പിച്ചിട്ട് അതൊരു മലിനീകരണത്തെ കൊണ്ടുവന്നു. അവരത് ചെയ്തപ്പോൾ അവർ കുഞ്ഞുങ്ങളെ ലോകത്തിലേക്ക് കൊണ്ടുവരും എന്നവരറിഞ്ഞിരുന്നു. നടുവിലുള്ള വൃക്ഷഫലത്തിൽ തൊടുക പോലും ചെയ്യരുത്. മാത്രമല്ല, അപ്പോൾ അത് ചെയ്തപ്പോൾ ഈ പാപത്തെ അവർ തന്നെ അവരുടെ മേൽ കൊണ്ടുവന്നു. ആകയാൽ പാപത്താലാണ് മുഴുവൻ മനുഷ്യകുലവും ജനിച്ചിരിക്കുന്നത്. അവിടെ പുറത്തു വരാനായി ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ദൈവം താഴേക്കിറങ്ങി വന്നു. അവനെ തിരികെ എടുക്കാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവനെ തിരികെ മകനായിട്ടെടുക്കുക. ഇപ്പോൾ അവന്റെ സ്വന്തം നിയമം അവിടെ നിന്നുകൊണ്ട് അവൻ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവനത് എങ്ങനെ ചെയ്യാനാകും? അപ്പോൾ പിതാവ് സ്വയം നമ്മിൽ ഒരുവനായി തീർന്നു. അതാണ് ആ കുഞ്ഞാട്. ആ ഉദ്ദേശമാണ് അവന്റെ മനസ്സിൽ അവനുണ്ടായിരുന്നത്. ആ കാരണത്താലാണ് ഏതൻ തോട്ടത്തിൽ ആ കുഞ്ഞാട് അത്രയേറെ തിരിച്ചറിയിച്ചിരുന്നത്. കുഞ്ഞാടും പ്രാവും ഒരുമിച്ച് വരുമ്പോൾ കുഞ്ഞാടും പ്രാവും ഒരിക്കൽ ഒരുമിക്കുമെന്നറിഞ്ഞിരുന്നു. അതിലൂടെ നാം എല്ലാവരും ഒരുമിച്ചായി തീരും എന്നവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ അടയാളം പുരട്ടാനായി അവൻ അങ്ങനെയുള്ള ഒരു ബലി കഴിക്കാൻ തയ്യാറായിരുന്നു. അതിനാൽ നാം ഇനിയും അലഞ്ഞു തിരിയുന്നവരോ അപരിചിതരോ ആയിരിക്കാതെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കാൻ വേണ്ടിയായിരുന്നു. ആദാമും ഹവ്വയും രണ്ടും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് അവന്റെ വലിയ ബലിയായി ക്രിസ്തുവേശുവൽ പുത്രന്മാരും പുത്രിമാരുമായി തീരണം. മാത്രമല്ല, പിന്നെ അതിനാൽ അവിടെ ഒരു തെറ്റുമുണ്ടാകില്ല. അതൊരു ഒരു നശിക്കുന്ന വിത്തായ ഈ ശരീരം ജീവന്റെ ഈ വിത്തിനെ ഭൂമിയിൽ നട്ടിരിക്കണം. ജീവനിൽ ആ വിത്തിൽ വൈകൃതപ്പെട്ട ജീവനാണുള്ളതെങ്കിൽ അത് ആ വിത്തുമായി തന്നെ നശിച്ചു പോകുന്നു. എന്നാൽ അവനതിൽ നിത്യജീവനിട്ടുകൊണ്ട് അതിനെ തന്റെ സ്വന്തം ജീവനുമായി തിരിച്ചറിയിക്കുന്നു എങ്കിൽ അതിനെ പുനരുത്ഥാനത്തിൽ അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ഒന്നും നഷ്ടമാകുമില്ല. ഞാൻ എന്താ അർത്ഥമാക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നു? അവിടെയാണത്. അതിനിപ്പോൾ നശിക്കാനാകില്ല. അതിന്റെ മേൽ ജീവൻ കിടക്കുന്നു. അതൊരടയാളമാകുന്നു. ആ ചെറിയ ശരീരത്തിന്മേൽ കിടക്കുന്നു. ആ വ്യക്തിയുടെ പ്രാണന്റെ മേൽ കിടക്കുന്നു. അവിടെ അതിന്റെ മേലായി ഒരു അടയാളമുണ്ട്. പരിശുദ്ധാത്മാവ്. അത് ദൈവത്തിന്റേതാകുന്നു. അത് അവന്റേതാകുന്നു. ഞാൻ ആ അടയാളം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഒരു ഉറപ്പായ അടയാളം. നമ്മുടെ അടയാളം പരിശുദ്ധാത്മാവാകുന്നു. ആകയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ മരണത്തിനും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അത് മാത്രമേ അവിടെ കാണുകയുള്ളൂ. കാരണം ജീവൻ നിങ്ങളിലാകുന്നു. നിങ്ങൾക്കിനി ഒരിക്കലും നശിക്കാനാകില്ല. ബൈബിൾ പറയുന്നു, ദൈവത്ത് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വിത്തായതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ല. ആമേൻ. ദൈവത്തിന്റെ വിത്ത് തുടർന്നും അവനിൽ നിലകൊള്ളുന്നു. പാപമില്ലാത്ത ദൈവം അവനിലായിരിക്കുമ്പോൾ അവൻ എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? അവൻ പാപമില്ലാത്ത ഒരു ദൈവമായിരിക്കുമ്പോൾ അവൻ എങ്ങനെ പാപം ചെയ്യാനാകും? അവനെന്തു ചെയ്തിരുന്നാലും കാര്യമില്ല. ആ രക്തം അവനെ മൂടിയിരിക്കുന്നു. കാണുന്നു, അവനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വർഗത്തിലേതാകുന്നു. കാരണം അവനൊരു നെരിപ്പോടിൽ നിന്നും ഒരു കോതമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരിക്കലുണ്ടായിരുന്ന ആശയെപ്പോലെ അല്ല അവന്റേത്. മാത്രമല്ല, അവനത് പ്രകടമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പറയും, ഓ, ഞാനത് വിശ്വസിക്കുന്നു, പിന്നെയും പാപം ചെയ്യുന്നു. ഇല്ല, നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. കാണുന്നു, അതിനാ അടയാളമല്ലാതെ മറ്റൊന്നും കാണിക്കാൻ കഴിയില്ല. മുന്നോട്ടു പോകാനുള്ള ഉത്തരവ് കിട്ടുന്നതുവരെ ഇസ്രായേലിനോട് രക്തത്തിൻ കീഴിലായിരിക്കാൻ കൽപ്പിച്ചിരുന്നു. അതിന്റെ കീഴിൽ നിന്നും പുറത്തു പോകരുത്. ആ അടയാളത്തിന്റെ കീഴിലായിരുന്നപ്പോൾ അവർ അവിടെ മുദ്രയിടപ്പെട്ടിരുന്നു. അത് വിട്ടുപോകരുത്. അർദ്ധരാത്രിയിലെ പ്രഹരവും കാഹളമൂതലും വരെ അവർ നേരെ അതിന്റെ കീഴിൽ തന്നെയായിരുന്നു. കാഹളമൂതിയപ്പോൾ, പഴയ ചെമ്മരിയാട്ടിന് കൊമ്പിനാൽ കാഹളമൂതിയപ്പോൾ, വാഗ്ദേശത്തേക്ക് പോകാനായി അവർ ഓരോരുത്തരും അവന്റെ സാമഗ്രികളുമായി യാത്ര പുറപ്പെട്ടു. അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പുരുഷനോടും സ്ത്രീയോടും ചെയ്യുന്നു. എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കി അവൻ മുദ്രണം ചെയ്തിരിക്കുന്നു. അവന്റെ മുഴുവൻ ജീവിതവും അവൻ എന്താണെന്ന് കാണിക്കുന്നു. അവൻ എവിടേക്ക് നടന്നാലും, അവൻ ഏതുതരം വ്യാപാരം ചെയ്താലും, അവൻ ആരോടെല്ലാം സംസാരിച്ചാലും, അവൻ സ്ത്രീയുമായി ഇടപഴകുമ്പോൾ, അവന്റെ സഹായികളുമായി ഇടപഴകുമ്പോൾ, അവൻ സകലതുമായി ഇടപഴകുമ്പോഴും ആ അടയാളം അവിടെ തന്നെ കിടക്കും. ആമേൻ. അത് മരണത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ആ അടയാളം അവിടെ കിടക്കും. അത് ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വരുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരിക്കും. കാരണം അവനെ അവസാന നാളിൽ ദൈവം ഉയർപ്പിക്കും. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഞാൻ രക്തം ആ അടയാളം കാണുമ്പോൾ ഞാൻ നിന്നെ കടന്നു പോകും. ഓ, ഓർക്കൂ, ആ അടയാളം പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടമ്പടി പോലും നിഷ്ഫലമായി പോകും. അത് ശരിയാണ്, ഉടമ്പടി നിഷ്ഫലമായി പോകുന്നു. അവിടെ ആ അടയാളം ഇല്ലാതിരിക്കുന്നിടത്തോളം അവിടെ ഒരു ഉടമ്പടിയും ഉണ്ടായിരിക്കില്ല. അടയാളം ഉടമ്പടിക്ക് വേണ്ടി നിന്നിരുന്നു. ദൈവം അവരോട് ഉടമ്പടി ചെയ്തിരുന്നു. അതെ സർ. എന്നാൽ അടയാളം പുരട്ടിയിരിക്കണം. അടയാളം അവിടെ ഇല്ലാതിരിക്കുന്നിടത്തോളം ഉടമ്പടി അവിടെ ഉണ്ടായിരിക്കില്ല. അത് ഫലപ്രദമാകില്ല. ഒരു പക്ഷേ അവിടെ അനേക യഹൂദന്മാർക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ഇവിടെ വരൂ, ഞാൻ എന്റെ വാതിലക്തം പുരട്ടുകയില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ പരിച്ഛേദനേറ്റ ഒരു യഹൂദനാകുന്നു. ഞാൻ പരിച്ഛേദനേറ്റിരിക്കുന്നു. ഞാൻ അതിനെയല്ല അർത്ഥമാക്കിയിരുന്നത്. ഞാൻ രക്തം കാണുമ്പോൾ, ഞാൻ അടയാളം കാണുമ്പോൾ. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, പ്രസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, അഥവാ നിങ്ങൾ എന്താകാൻ ആഗ്രഹിച്ചാലും ശരി തന്നെ. എന്നാൽ ഞാൻ അടയാളം കാണുമ്പോൾ നിങ്ങൾ പറയും, ഞാനൊരു വിശ്വാസിയാണ്, എന്റെ അമ്മ ഈ സഭയിലെ ഒരു അംഗമായിരുന്നു, എന്റെ ഡാഡ് ഈ സഭയിലെ ഒരു അംഗമായിരുന്നു, ഞാനൊരു കുഞ്ഞായിരുന്നു മുതൽ ഞാനൊരു അംഗമായിരുന്നു. അത് അതിനെയല്ല അർത്ഥമാക്കുന്നത്. ഞാൻ കള്ളം പറയാറില്ല, മോഷ്ടിക്കില്ല, ഞാനിത് ചെയ്യാറില്ല. ഞാൻ അത് അതിനെയല്ല അർത്ഥമാക്കിയത്. ഞാൻ ബ്രൺഹാറ്റ ബന്ധക്കളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇതും അതും മറ്റേതും ചെയ്യുന്നു. ഞാൻ അവന്റെ എല്ലാ വചനവും വിശ്വസിക്കുന്നു. ആ യഹൂദന്മാർക്കും പറയാമായിരുന്നു, ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നു. അവനത് ചെയ്തിരുന്നെങ്കിൽ കാലത്തിന്റെ സന്ദേശം അവൻ കേൾക്കുമായിരുന്നു. തീർച്ചയായും അവർക്ക് അനേക സന്ദേശങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത് ആ മണിക്കുള്ള സന്ദേശമായിരുന്നു. കാണുന്നു, കാലത്തിന്റെ സന്ദേശം ഞാൻ വിശ്വസിക്കുന്നു. അതെ, രക്തം പുരട്ടുന്നത് സന്ധ്യാസമയത്താകുന്നു. അവർക്കിങ്ങനെ പറയാമായിരുന്നു, ഞാൻ യഹൂദനാകുന്നു. ജനങ്ങളെന്ന് പറയും, ഞാൻ ക്രിസ്ത്യാനിയാണ്, എന്റെ വളരെ പഴക്കമുള്ള അംഗത്വം നിങ്ങൾ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുള്ളതോ കോടതിയിൽ എന്തെങ്കിലും ഉള്ളതോ ആയിട്ടുള്ളത് നിങ്ങൾ എന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെ ഞാൻ വ്യഭിചാരം ചെയ്തതോ, ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്തതോ അങ്ങനെയുള്ള എന്തെങ്കിലും എന്നെ കാണിക്കൂ. ഒരു സ്ഥലം എന്നെ കാണിക്കൂ. അതിപ്പോൾ ഒരർത്ഥവും ഉണ്ടാക്കുന്നില്ല. ഓ ഇല്ല, നോക്കൂ, അവനെത്രമാത്രം ഉടമ്പടി ഉണ്ടായിരുന്നാലും ആ ഉടമ്പടി ഒരു ഫലപ്രദവുമായിരുന്നില്ല. അത് ഫലപ്രദമായിരുന്നില്ല. നിങ്ങൾ പറയും, അതെ, ഞാനൊരു ബൈബിൾ സ്റ്റുഡന്റ് ആകുന്നു, നിങ്ങൾ എന്താണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ആ ഉടമ്പടി കൂടാതെ ദൈവത്തിന്റെ കോപം നിങ്ങളുടെ മേലായിരിക്കുന്നു. അത് ശരിയാണ്, അത് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതെ, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും. എന്താണ് പാപം? അവിശ്വാസം. നിങ്ങൾ സന്ദേശത്തെ അവിശ്വസിച്ചു, നിങ്ങൾ വചനത്തെ അവിശ്വസിച്ചു. അത് സ്വയം നമ്മുടെ ഇടയിൽ തിരിച്ചറിയിക്കുമ്പോൾ സ്വയം അതിനെ അടയാളത്തിന് സാക്ഷ്യത്തെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അതിനെ അവിശ്വസിച്ചിരുന്നോ? നിങ്ങൾ അതിനെ എത്രമാത്രം അവിശ്വസിച്ചാലും കാര്യമില്ല, അത് പുരട്ടേണ്ടത് തന്നെയുണ്ട്. ഒരുപക്ഷേ നിങ്ങളിങ്ങനെ പറയും, ഞാനിത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, അത് സത്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു, അത് സത്യമായതിനാൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു. അപ്പോഴും അത് നല്ലതാണ്, എന്നാലും അത് പുരട്ടേണ്ടതുണ്ട്. ഈ ഒരു യഹൂദൻ അവിടെ നിൽക്കുന്നു, കുഞ്ഞാൾ അവിടെ രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ രക്തത്തിന്റെ ആവേശത്തിൽ പറയും, ഇത് യഹോവ തന്നെ. അവിടെ ഒരു പുരോഹിതൻ നിന്നുകൊണ്ട് പറയും, അതെ സാർ, അത് സത്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവന്റെ സ്വന്തം വീട്ടിൽ അവനത് പുരട്ടിയിട്ടില്ല. അവനെ അവൻ ആ കൂട്ടരുമായി തിരിച്ചറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല സാർ, വാതിലിൽ രക്തം പുരട്ടുന്ന മലഭ്രാന്തന്മാർ, അവൻ ആ തിരിച്ചറിയിക്കൽ ആഗ്രഹിക്കുന്നില്ല. അവനെത്ര വലിയ പുരോഹിതനായിരുന്നാലും അവൻ വചനത്തെക്കുറിച്ച് എത്രമാത്രം അറിഞ്ഞിരുന്നാലും അവൻ എത്ര നന്നായി വളർത്തിക്കൊണ്ടുവന്നാലും അവൻ എന്ത് പ്രവൃത്തി ചെയ്തിരുന്നാലും അവനെത്രമാത്രം ദരിദ്രർ കൊടുത്തെന്നോ അവനെത്രമാത്രം ബലി കഴിച്ചെന്നോ കാര്യമില്ല. പൗലോസ് പറഞ്ഞു, ഒരു യാഗമായി എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും പാവങ്ങളുടെ വിശപ്പടക്കാൻ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എനിക്ക് മലകളെ നീക്കുവാനുള്ള വിശ്വാസവും മറ്റുമുണ്ടായിരുന്നാലും മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നാലും. കൂടാതെ പറഞ്ഞു, അടയാളം പുരട്ടുവോളം, ഞാൻ ഒന്നുമല്ല, ഈ അടയാളം പുരട്ടുവോളം. അതിനെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കുന്നത്. സ്നേഹം കാണുന്നോ? ഇപ്പോൾ ഇത് പുരട്ടുവോളം, ഞാൻ ഒന്നുമല്ല, കാണുന്നോ? നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കാം, ഞാനത് കണക്കാക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന വിശ്വാസത്താൽ നിങ്ങൾ രോഗികളെ സൌഖ്യമാക്കിയിരിക്കാം. നിങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം ചേർന്നിരിക്കാം. എന്നാൽ ആ അടയാളം അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവകോപത്തിന്റെ കീഴിലാകുന്നു. നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം, നിങ്ങൾ പുൽപ്പിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചെന്നിരിക്കാം. കർത്താവേ, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചുവല്ലോ, നിന്റെ നാമത്തിൽ പ്രസംഗിച്ചുവല്ലോ, നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ എന്ന് അന്നാൾ അനേകർ വന്നതിനോട് പറയും. അത് മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പെന്തക്കോസ്തുകളുമാകുന്നു. യേശു പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളൊരു നാളും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ അടയാളം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഈ സമയത്തിന്റെ ദൈവത്തിന്റെ ആവശ്യകത അതാകുന്നു. സന്ധ്യാസമയ സന്ദേശം രക്തം പുരട്ടുന്നതിനുള്ളതാകുന്നു. കൈപിടിച്ച് കുലക്കുന്നതും സാക്ഷ്യങ്ങളുടെയും അങ്ങനെയുള്ള സകലത്തിനാലും സാത്താൻ എല്ലാവിധ കൃത്രിമവും കാട്ടിയിരിക്കുന്നു. അത് മറന്നുകളയുക. സ്വയം അടയാളത്തിന് സമയം തന്നെ വന്നെത്തിയിരിക്കുന്നു. കൃത്രിമം കാട്ടുന്ന എന്തെങ്കിലുമോ നാട്യവിശ്വാസമോ അതിനു പകരമായ എന്തെങ്കിലുമോ അല്ല, സ്വയം അടയാളം തന്നെ നമ്മുടെ ഇടയിൽ തിരിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെയായിരിക്കുകയും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. അവൻ വചനവുമായിട്ട് ശരിയായ നിലയിലായിരിക്കുകയും ചെയ്യുന്നു. ഇത് പുരട്ടിയിരിക്കണം. ഒരു മനുഷ്യൻ അവൻ ഈ അടയാളമുണ്ടെന്ന് പറയുകയും ഈ വചനത്തെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിനെക്കുറിച്ച് എന്താണ്? നോക്കൂ, നിങ്ങൾക്കത് ചെയ്യാനാകില്ല. ആ അടയാളം അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ രക്തം നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് രക്തത്തിലുണ്ടായിരുന്ന ജീവൻ നിങ്ങൾക്കൊരടയാളമായിരിക്കും. ഒരു നിമിഷത്തിനുള്ളിൽ അതിലേക്ക് കടന്നുകൊള്ളുക. നോക്കൂ, പരിശുദ്ധാത്മാവ് ആ അടയാളമാകുന്നു. ആ കേസ് തീർന്നിരിക്കുന്നു. അതെ സാർ, ഇപ്പോൾ ഓർക്കൂ, ഞാൻ നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ എത്ര നല്ലവനായിരുന്നാലും താഴേക്ക് മുകളിലേക്കും നിങ്ങൾ എത്ര പ്രാവശ്യം ചാടിയിരുന്നാലും നിങ്ങളെത്ര സഭകളിൽ ചേർന്നാലും നിങ്ങളെത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കാര്യമില്ല. ആ അടയാളം ഇവിടെ പുരട്ടിയിട്ടില്ല എങ്കിൽ അതൊരു കാര്യം പോലും അർത്ഥമാക്കുന്നില്ല. ഇത് സന്ധ്യാസമയമാകുന്നു. അത് ലൂഥറിന് നാൾക്കൾ ശരിയായി പ്രവർത്തിച്ചിരുന്നു. അത് വെസ്സിലൂടെ നാൾക്കൾ ശരിയായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ പ്രവർത്തിക്കുകയില്ല. ഇല്ല, അത് അന്ന് ആടിനെ സൂക്ഷിച്ചിരുന്നപ്പോൾ എല്ലാം ശരിയായിരുന്നു. കുഞ്ഞാടിന്റെ ആ രക്തം പുരട്ടും മുമ്പ് അന്ന് മരിച്ചുപോയവർ അത് വ്യത്യസ്തമായതായിരുന്നു. അതെ സാർ, നല്ല മനസാക്ഷിയാൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവർ ആയിരുന്നോ? എന്നവരെ ന്യായവിധി നടത്തി നോക്കും. അവർ മുൻ നിർണയിക്കപ്പെട്ടിരുന്നു എങ്കിൽ അതവരെ കണ്ടെത്തും. അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യുകയില്ല. അത്ര തന്നെ അത് നീതിമാനായ ദൈവമാകുന്നു. അവൻ തനിക്ക് മനസ്സുള്ളവരെ നീതീകരിക്കുന്നു. തനിക്ക് മനസ്സുള്ളവരോട് കൃപ കാട്ടുന്നു. അവൻ കുറ്റം വിധിക്കാൻ ആഗ്രഹിക്കുന്നവരെ കുറ്റം വിധിക്കുന്നു. അവൻ ദൈവമാകുന്നു. അത്ര തന്നെ അവന് കൃപ തോന്നുന്നവരോട് അവൻ കൃപ കാണിക്കുന്നു. അവൻ ന്യായം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരെ അവൻ ന്യായം വിധിക്കുന്നു. പരിച്ഛേദനേറ്റതിനാൽ ഒരു യഹൂദന് അവനൊരു വിശ്വാസിയാണെന്ന് സ്പഷ്ടമായി കാണിക്കാൻ കഴിയുമായിരുന്നു. അനേക മനുഷ്യർക്ക്, മൂലസിദ്ധാന്തികൾക്ക് ഈ ബൈബിൾ കയ്യിലെടുത്തുകൊണ്ട് പറയാം, ഞാൻ ഒരു വിശ്വാസിയാകുന്നു. മാത്രമല്ല യേശു പറയുന്നു, വിശ്വാസം മൂലം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊരു വിശ്വാസിയാകുന്നു. പരിശുദ്ധാത്മാഭിഷേകം ഒരു വിട്ടിത്തമാകുന്നു എങ്കിൽ ആ അടയാളം അവിടെ പുരട്ടിയിട്ടില്ല. എത്രമാത്രം വിശ്വസിച്ചാലും ഒന്നുമില്ല, അത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. യഹൂദന്റെ പരിച്ഛേദനെന്നതുപോലെ അവൻ പറയും, ഞാൻ യഹൂദനാകുന്നു. ഞാനിവിടെ പുറത്തേക്ക് പോയി മറ്റേ മതഭ്രാന്തന്മാർ പ്രവർത്തിക്കുന്നത് പോലെ ഞാനെന്തിനു ചെയ്യണം? തെരുവന്റെ താഴ്വശത്തും മേൽവശത്തും മോശമെന്നുകൊണ്ട് പറഞ്ഞു, സന്ധ്യാസന്ദേശം ഇവിടെയാകുന്നു. അത് 14-ാം ദിവസത്തിന്റെ അവസാനത്തായിരിക്കും. നിങ്ങൾ സകല സഭയും ഒരുമിച്ചുകൂടി ആ കുഞ്ഞാടിനെ കൊല്ലണം. ഇസ്രായേലിന്റെ മുഴുവൻ സഭയും അവരെ അതുമായി തിരിച്ചറിയിക്കേണ്ടതിന് അവരുടെ കൈ അതിന്മേൽ വെച്ചുകൊണ്ട് അതിനെ കൊല്ലണം. രക്തം കട്ടളയുടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടേണം. മാത്രമല്ല, ഞാൻ ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. അതൊരു അടയാളമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച കുഞ്ഞാൻ രക്തം നിങ്ങൾ അംഗീകരിച്ചു എന്നതിന്റെ ഒരു അടയാളമായിരിക്കും. രക്തം അടയാളമായിരിക്കും. ഇപ്പോൾ അടയാളം ആത്മാവാകുന്നു. ഇനി ഏറെ നാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. രക്തം ചൊരിയപ്പെട്ട പെന്തക്കോസ് നാളിൽ ഒരു കൊടിയെ കാറ്റടിക്കും പോലെ അടയാളം താഴേക്കയച്ചു. ഓരോ അപ്പോസ്തലന്മാരുടെയും പ്രതിപാദ്യം അതായിരുന്നു. അതായിരുന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവോ? മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ഇതാൻ ലഭിക്കും. കാരണം ഇതൊരടയാളമാകുന്നു. ആമേൻ. അതിനാൽ നിങ്ങൾ മരണത്തിനും ജീവങ്ങളെ കടന്നിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ. ആ ജാതി യഹൂദ സഭ മങ്ങിപ്പോയപ്പോൾ ജാതികളെ നേറ്റെടുത്തു. ആ വൈകൃതമാക്കൽ അങ്ങനെ തുടർന്നു പോയി. ഇപ്പോൾ ആ മണവാട്ടി ശേഷിക്കുന്ന ജാതികളുടെ കൂട്ടത്തിൽ പ്രവേശിക്കേണ്ടതിന് അവന്റെ നാമത്തെ പ്രതി അവൾ പുറത്തു വന്നിരിക്കുന്നു. ഞാൻ അർത്ഥമാക്കെന്താണെന്ന് കാണുന്നോ? ഇവിടെ തിരുവഴുത്ത് അതിനെപ്പറ്റി എന്തു പറയുന്നു എന്ന് കാണുന്നോ? അടയാളം അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ ഉടമ്പടി ഫലപ്രദമാകില്ല. കാണുന്നോ? അത് തികച്ചുമുണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പറയുകയും നിങ്ങൾ വചനത്തിന് നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാണുന്നോ? നിങ്ങൾ പരിച്ഛേദനേറ്റിരിക്കുന്നുവെങ്കിലും നിങ്ങൾ ചേർന്നിരിക്കുന്നെങ്കിലും നിങ്ങൾ സ്നാനമേറ്റിരിക്കുന്നെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന അടയാളമല്ല. ഞാൻ കുറച്ചും പറഞ്ഞ ഈ നല്ല പണ്ഡിതൻ എന്നോട് തുടർന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബില്ലി പറഞ്ഞു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തെ വിശ്വസിക്കുന്നതിനപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാനാകും? ഞാൻ പറഞ്ഞു, അത് സത്യം തന്നെ ഡോക്ടർ, അത് ശരിയാണ്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ബൈബിളപ്രകാരം പറയുന്നു, താങ്കൾ ശരിയാണ്. താങ്കൾ വന്നിടത്തോളം താങ്കൾ ശരിയാണ്. കനാൻ ദേശം ഒറ്റുനോക്കാനായി കനാൻ ദേശത്തേക്ക് അയച്ച ആ 12 ചാരന്മാരെ പോലെ അവർ കനാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ആ ദേശം കൈവശമാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവർ അതിർത്തി രേഖ വന്നപ്പോൾ അപ്പോൾ അവർ നിരസിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന വിധത്തിൽ കടന്നു വന്നിരിക്കുന്ന ബാപ്റ്റിസ്റ്റുകളായ നിങ്ങൾക്ക് അത് ശരി തന്നെ. ഞാൻ പറഞ്ഞു, ഓർക്കൂ, അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ചിരുന്നു. അവൻ ദൈവത്തെ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. അത് സത്യമാണ്. എന്നാൽ അതിനുശേഷം ഒരു അടയാളമായി അവനൊരടയാളമായി ദൈവം അവന് പരിച്ഛേദന അടയാളം കൊടുത്തു. അതവന്റെ മാംസത്തിൽ പരിച്ഛേദനേൽക്കണം. അതവന്റെ പ്രാണനുമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാൽ അത് അവനുള്ള ദൈവത്തിലുള്ള അവന്റെ വിശ്വാസത്തെ അംഗീകരിച്ചിരുന്നു എന്നതായിരുന്നു. നമ്മെ വിശ്വാസികളായി അവൻ അംഗീകരിച്ചിരിക്കുന്നു എന്നതിന് അവൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അടയാളം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. കാരണം വാഗ്ദത്തം നിങ്ങൾക്കും. ഇപ്പോൾ ആ പോയിന്റ് എടുക്കുക. ആ യഹൂദന്മാർ അവർ പരിച്ഛേദനേറ്റിരുന്നോ എന്ന് അവർക്ക് എത്ര നന്നായി തെളിയിക്കാനായാലും ആ അടയാളം കാണിച്ചിരിക്കണമായിരുന്നു. അതവിടെ ഇല്ലെങ്കിൽ ആ ഉടമ്പടി അവിടെ ഫലപ്രദമാകില്ല. അത് ചെയ്തിരുന്നില്ല. അതേ കാര്യം തന്നെ ഇപ്പോഴും ആകുന്നു. നിങ്ങൾ എന്തു ചെയ്താലും കാര്യമില്ല. നിങ്ങൾക്ക് ബൈബിളിനെ എത്രമാത്രം വ്യാഖ്യാനിക്കാനായാലും കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങളൊരു ബൈബിൾ സ്റ്റുഡന്റ് ആകാം. ഓ എന്റെ, നിങ്ങൾ പറഞ്ഞേക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഞാൻ വിശ്വാസി മറ്റു ചിലതുമാകുന്നു. എന്നാൽ അപ്പോഴും ആ അടയാളം ആവശ്യപ്പെടുന്നു. ഒരു ബൈബിൾ സ്റ്റുഡന്റായ നിങ്ങൾ പറയും, ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു ബ്രദർ ബ്രൻഹാം. ആരെന്ത് പറയുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് ആ മനുഷ്യനെ തകർക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിലൊരിക്കലും അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന് ദൈവമായി അതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഒരേ ഒരാവശ്യമേ ഉള്ളൂ, അത് മാത്രം. നിങ്ങൾക്കത് ചെയ്യാനും കഴിയില്ല. കുഞ്ഞാട് മരിക്കുവോളം ആ അടയാളത്തെ അവിടെ നിങ്ങളുടെ കടകിന്റെ കുറുമ്പടിമേൽ നിങ്ങൾക്ക് പുരട്ടാൻ സാധിക്കില്ല. രക്തം കുഞ്ഞാട് മരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു ഉറപ്പായ അടയാളമായിരുന്നു. ആ കുഞ്ഞാട് മരിച്ചിരിക്കാം എന്നുള്ള ഒരു നാട്യവിശ്വാസമല്ല, പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പുള്ള അടയാളമായി നിങ്ങളുടെ കുഞ്ഞാട് മരിച്ചിരിക്കുന്നു. നിങ്ങൾ ആ അടയാളത്തെ നിങ്ങളുടെ മേൽ പുരട്ടിയിരിക്കുന്നു. അവന്റെ സ്വന്തം ജീവൻ നിങ്ങളിലാകുന്നു എന്നാകുന്നു. കാണുന്നു, അവിടെ ഒരു നാട്യവിശ്വാസവുമില്ല. അവിടെ കെട്ടിച്ചമയ്ക്കലുകളൊന്നുമില്ല. അവിടെ ഒരു അനുകരിക്കലുമില്ല. അതവിടെയുണ്ട്. അത് നിങ്ങളറിയുന്നു. നിങ്ങൾക്കതറിയാം. ലോകം അതറിയുന്നു. ആ അടയാളം അവിടെയുണ്ട്. ആ വ്യക്തി എത്ര നല്ലവനായിരുന്നാലും കാര്യമില്ല. ഒരു പക്ഷേ ഒരു ബൈബിൾ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് വരാം. ഒരു പക്ഷേ അതൊരു അത് ഏതൊരു വിധമുള്ള ഒരു നല്ല സഭാംഗമായിരുന്നാലും, ഒരു പക്ഷേ അതൊരു നല്ല വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ അതൊരു ഒരു വിഭാഗീയ സഭയുടെ തലവനായിരിക്കാം. അത് റോമിന്റെ ആ പുരോഹിത സമ്പ്രദായമായിരിക്കാം. അത് ആരാകുന്നു എന്നെനിക്ക് എനിക്കറിയില്ല. അത് അതിനെ ഒന്നുമാക്കുന്നില്ല. എന്നാൽ ഇസ്രായേൽ വാഗ്ദേശിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ കൃത്യമായും സഭയുടെ ഒരു മാതൃകയായിരുന്നു എന്ന് ഏതൊരു ബൈബിൾ സ്റ്റുഡന്റിനും അറിയാം. അവിടേക്കാണ് അവൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ സന്ധ്യാസമയം വന്നപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരേ ഒരു ഔപചാരിക ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവനത്ര നല്ല ഹൂതനായിരുന്നാലും കാര്യമില്ല. അവന്റെ വിളവ് എത്ര നന്നായി സൂക്ഷിച്ചിരുന്നാലോ, അവൻ തന്റെ അയൽവാസികളെ കുറിച്ച് എത്രമാത്രം ശ്രദ്ധയുള്ളവനായിരുന്നാലോ, അവൻ എത്രമാത്രം ചെയ്തിരുന്നാലോ, അവൻ എത്ര നല്ല ഒരു അംഗമായിരുന്നാലോ, അവൻ എത്ര ദശാംശം കൊടുത്തിരുന്നാലും ശരി, ഈ വക കാര്യങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. അത് ശരിയായിരുന്നു. അവനൊരു നല്ല മനുഷ്യനും അവന്റെ ജനങ്ങളുടെയിൽ ഒരു നല്ല മനുഷ്യനായി അംഗീകരിക്കപ്പെട്ടവനുമായിരുന്നേക്കാം. എന്നാൽ ആ രക്തത്തിന്റെ അടയാളം കൂടാതെ അവൻ നശിച്ചവനായിരുന്നു. ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരിലും ടേപ്പ് കേൾക്കുന്ന ഇരുകൂട്ടരിലേക്കും, ഓ ദൈവമേ, ഇത് ആഴത്തിലേക്ക് കുത്തിയിറക്കാൻ എന്നെ സഹായിക്കണമേ. നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് വരാം. നിങ്ങൾ അന്യഭാഷകൾ സംസാരിച്ചിരുന്നു എന്ന് വരാം. അതിൽ കാര്യമില്ല. ഒരു പക്ഷേ നിങ്ങൾ അലറി വിളിച്ചിട്ടുണ്ടാകാം. ആത്മാവിൽ നൃത്തം ചേർന്നിരിക്കാം. എന്നാൽ അടയാളത്തെ കൂടാതെ നിങ്ങൾ ചോദിക്കും, എനിക്കത് ചെയ്യാനാകുമോ? പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയും. എനിക്ക് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ സംസാരിക്കാനായാലും എനിക്കുള്ളതെല്ലാം ദരിദ്ര കന്നദാനം ചെയ്താലും എന്റെ ശരീരം ഒരു യാഗമായി ചൂടാനേൽപ്പിച്ചാലും എനിക്ക് മലകളെ നീക്കുവാനുള്ള വിശ്വാസമുണ്ടായിട്ട് ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നാലും അപ്പോഴും ഞാൻ ഏതുമല്ല. അതിന്മേൽ ആശ്രയിക്കരുത്. അതൊരു അടയാളമാകുന്നു. നിങ്ങളത്രമാത്രം ചെയ്തൊന്നും കാര്യമില്ല. നിങ്ങളെത്ര നല്ലവനായിരുന്നാലും ദൈവത്തിന്റെ കോപം മാഞ്ഞടിക്കുമ്പോൾ അത് ആ അടയാളത്തെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അതൊരടയാളമായി അതിനാവശ്യമായിരുന്ന അതിന്റെ വില ഒടുക്കിയിരിക്കുന്നു. അതിനൊടുക്കിയിരുന്ന വില യേശുക്രിസ്തുവിന്റെ ജീവനായിരുന്നിട്ട് അവൻ തന്റെ ജീവനെ കൊടുത്തു. നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമായി അവന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ തിരികെ വന്നു. വെറും ഞായറാഴ്ച മാത്രമല്ല, പകലും രാത്രിയും ആ അടയാളത്തെ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കണം. എല്ലാ സമയത്തും നിങ്ങൾക്ക് ആ അടയാളം ഉണ്ടായിരിക്കണം. ഞാൻ രക്തം നിങ്ങൾക്കൊരടയാളമായിരിക്കും. നിങ്ങൾ പറയും, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ വിശ്വാസിയാണ്. അത് ശരി തന്നെ. എന്നാൽ നിങ്ങൾ അടയാളം നിരസിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളൊരു വിശ്വാസിയായിരിക്കുന്നത്? അത് നിങ്ങൾക്കെതിരായി സംസാരിക്കും. നോക്കൂ, അത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സാക്ഷ്യത്തിനെതിരായി അത് സംസാരിക്കും. ബൈബിൾ സ്റ്റുഡന്റ്, നല്ല വ്യക്തി, സഭാംഗം, നിങ്ങൾ എന്തായിരുന്നാലും ഒരു കാര്യം പോലും അർത്ഥമാക്കുന്നില്ല. അതെ സർ, ഒരുപക്ഷേ നിങ്ങളുടെ പിതാവ് ഒരു പ്രാസംഗ്യനായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ അമ്മ ഒരു വിശുദ്ധിയായിരുന്നു എന്നിരിക്കാം. ചിലപ്പോൾ അത് നല്ലത് തന്നെ. അവർക്കായി അതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങൾ ദൈവത്തെ ഒരു വലിയ പ്രായമുള്ള തടിച്ച സ്നേഹമേറിയ അപ്പൂപ്പനും, നോക്കൂ, ഒരു കൂട്ടം ചെറുമക്കളുമുള്ളയാൾ എന്ന വിധത്തിലാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കുഞ്ഞുരക്കികളെയും എൽവിസുകളെയും പോലെ മാത്രമല്ല, ഇതൊന്നും അവർക്കൊരു കുഴപ്പവും ഉണ്ടാക്കുകയുമില്ല. അങ്ങനെയല്ല ദൈവം. അവന് ചെറുമക്കളില്ല, അവൻ ഒരു പിതാവാകുന്നു. വീണ്ടും ജനനം പ്രാപിക്കേണ്ടതുണ്ട്. അവനൊരു വലിയ സ്നേഹമേറിയ മൃദുലനല്ല, അവൻ ന്യായവിധിയുടെ ദൈവമാകുന്നു. അവനാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. അവന്റെ കോപം ഉഗ്രമാകുന്നു. നിങ്ങളുടെ പാപങ്ങളാൽ അതിന്റെ കീഴിൽ നിങ്ങൾ ചവിട്ടി താഴ്ത്തപ്പെടാതെ നിങ്ങളെ ഏതെങ്കിലും ഒരു ദിവസം സ്വർഗത്തിലേക്ക് എടുക്കാൻ അവന്റെ നന്മയ്ക്കായി പ്രതീക്ഷ വയ്ക്കുക. അവൻ അത് ചെയ്താൽ അവൻ ഇവിടെയുള്ളതെല്ലാം ക്ഷമിക്കുകയും ഹവ്വയെ തിരിച്ചെടുക്കുകയും ചെയ്യേണ്ടി വരും. ഒന്നുകൾ നിങ്ങൾ അവന്റെ വചനം വിശ്വസിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും. നിങ്ങൾ അവന്റെ വചനം വിശ്വസിക്കുമ്പോൾ ആ അടയാളം നിങ്ങളിൽ വരുന്നു. ആ രാത്രിയിൽ ഏത് സമയത്തും ഇസ്രായേലിൽ മരണം ആഞ്ഞടിക്കാൻ തയ്യാറായിരുന്നു. അതൊരു ഭയാനകമായ സമയമായിരുന്നു. അവരുടെ സകല ആചാരങ്ങളും അവരുടെ എല്ലാ ഉത്സവങ്ങളും കൂടാതെ ഉപവാസ ദിവസങ്ങളും ദൈവം അവരെ സന്ദർശിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ ഇടയിൽ ദൈവം തന്റെ മഹത്തായ അത്ഭുതങ്ങളും അതിശയങ്ങളും കാണിച്ചിരുന്നു. അതെന്താകുന്നു? ഇപ്പോൾ ഒരു നിമിഷം നിർത്തൂ. ദൈവം തന്റെ കൃപ അവരെ കാണിച്ചിരുന്നു. അവൻ അവർക്കൊരവസരം കൊടുത്തിരുന്നു. അവർക്കതിനെ നിരസിക്കാനായില്ല. അവർ പറഞ്ഞു, ഓ അതിലൊന്നുമില്ല, അതൊരു വിഡ്ഢിത്തമാകുന്നു. അവിടെ വെള്ളച്ചാട്ടത്തിൽ എന്തോ ചിലത് സംഭവിച്ചിട്ട് ചുവന്ന ചേറ് മണ്ണൊലിപ്പ് മൂലം പുറത്തു വന്നു. അതാണ് ചെങ്കടലുണ്ടാക്കിയത്. പിന്നെ കൊടുങ്കാറ്റ് വന്നു, പിന്നെ തവളകൾ വന്നു. ദൈവം ഒരു സ്ഥലമുണ്ടാക്കി. അവന്റെ വചനത്തെ ഒരു പ്രവാചകന്റെ വായിൽ നിക്ഷേപിച്ചു. അവൻ സംസാരിക്കുന്നെന്തും സംഭവിച്ചിരുന്നു. കൂടാതെ അവരത് കാണുകയും ചെയ്തു. അവർക്കത് നിരസിക്കാൻ കഴിഞ്ഞതുമില്ല. മോശ വിളിച്ചിരുന്നെന്തും അതാണ് മോശയ്ക്ക് ദൈവത്തിനും കിട്ടിയിരുന്നത്. കാരണം അവൻ ദൈവത്തിന്റെ വചനം മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ദൈവമാക്കും. മോശ അവർക്കൊരു ദൈവമായിരുന്നു. കാണണോ, അവർക്കതിന്റെ വ്യത്യാസം മനസ്സിലായില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, നീ ഒരു ദൈവമായിരിക്കും, അഹരോൻ നിന്റെ പ്രവാചകനായിരിക്കും. നോക്കൂ, നീ ഒരു ദൈവത്തെ പോലെ ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ ശബ്ദത്തെ നിന്നെ എടുത്തിരിക്കുകയും ഞാൻ നിന്നിലൂടെ സൃഷ്ടി നടത്തുകയും ചെയ്യും. ഞാൻ സംസാരിക്കും, ജനങ്ങൾക്കത് തള്ളിക്കളയാനാകില്ല. കാരണം അത് അവിടെ തന്നെ ഉളവായി വരും. നീ പറയുന്നെന്ത് സംഭവിക്കും? ഓ എന്റെ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്റെ മിസ്രായിമ്യരും അത് കണ്ടു. സന്ധ്യാസമയം കടന്നു വരും മുമ്പ് അവരത് കണ്ടിരുന്നു. അവന്റെ നന്മകളെ അവൻ അവരെ കാണിച്ചു. സൗഖ്യമാക്കാനും അവന് ദൂരമാക്കാനും കഴിയുമെന്ന് അവരവരെ കാണിച്ചു. അനുകാരികളായ ഇന്ദ്രജാലക്കാർ അതേ കാര്യം ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് അവരെ ഇപ്പോഴും കണ്ടുപിടിക്കാനാകും. അവിടെ എന്നേസും എംബ്രേസും ഉണ്ടായിരുന്നിട്ട് അവർ അവിടെ നിന്നിരുന്നു. എന്നാൽ അത് ആ വാസ്തവമായ കാര്യത്തിലേക്ക് വന്നപ്പോൾ അവർക്കതുണ്ടായിരുന്നില്ല. അത് ശരിയാണ്, ഒരൽപദൂരം അവർ അനുഗമിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭോഷത്വം വെളിപ്പെട്ടു വന്നു. അവസാന കാലത്തും അതേ കാര്യം തന്നെ സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നില്ലേ? മോശയോട് എന്നേസും എംബ്രേസും എതിർക്കുന്നത് പോലെ തന്നെ. എന്നാൽ അവരുടെ ഭോഷത്വം വെളിപ്പെട്ടു വന്നു. അതുപോലെ തന്നെ വീണ്ടും സംഭവിക്കും. കാണുന്നു, ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നവരും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സഭകളും മഹത്തായ കാര്യങ്ങളും പിന്നെ വലുതും ഉന്നതവുമായ വലിയ അലങ്കരിച്ച കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ അവസാന ആ സമയം വന്നെത്തിയിരിക്കുന്നു. അടയാളവുമായി നേരെ നിൽക്കുക, അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അവന്റെ വചനത്തെ ചേർത്ത് പഠിക്കുക, അതിൽ നിന്നും മാറരുത്, അതുമായി ചേർന്ന് നിൽക്കുക. ബൈബിൾ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. മരണം ആഞ്ഞടിക്കുകയായിരുന്നു. ദൈവം അവർക്ക് കൃപ കാണിച്ചിരുന്നു, ശക്തിയും അടയാളങ്ങളും കാണിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ക്ലോക്കിൽ നോക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കകം നിർത്താം. അവസാന ദിവസങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ പിന്നിലേക്ക് പോയി നമുക്ക് നോക്കാം. നമുക്കും കൂടെ അതൊന്ന് പരിശോധിക്കാൻ കഴിയില്ലേ എന്ന് ഞാൻ അതിശയിക്കുകയാണ്. കാണുന്നു, അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അവർ അപ്പോഴും മാനസാന്തരപ്പെടാനോ ദിവസത്തിന്റെ സന്ദേശത്തെ വിശ്വസിക്കാനോ ആഗ്രഹിച്ചില്ല. അവരുടെ മുന്നിൽ അത് പ്രദർശിപ്പിച്ച് കാണിച്ചിട്ടും അത് തീർച്ചയാണെന്ന് പ്രകടമാക്കിയിട്ടും അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലെ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അത് ആസന്നമായിരിക്കുന്ന ന്യായവിധിയുടെ ഒരു അടയാളമാകുന്നു. ന്യായവിധി ഈ കാര്യങ്ങളെ പിൻപറ്റി വരുന്നു. അതെപ്പോഴും അങ്ങനെ ചെയ്തിരിക്കുകയും അതിനൊരു ഒഴിവുകഴിവും ഉണ്ടായിരിക്കുന്നുമില്ല. കാണുന്നു, കൃപയ്ക്ക് പിന്നാലെ ന്യായവിധി വരുന്നു. കൃപയെ നിന്ദിക്കുമ്പോൾ അവിടെ ന്യായവിധിയല്ലാതെ മറ്റൊന്ന് ശേഷിക്കുന്നില്ല. അതുകൊണ്ട് അതെപ്പോഴും പിൻപറ്റുന്നു. ഇപ്പോൾ അരങ്ങ് നോക്കൂ. ആത്മീയമായ ഓരോ സംഭവവും ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളമാകുന്നു. വളരെ ശ്രദ്ധയുള്ളതായിരിക്കുക. നോക്കൂ, ഇത് ശ്രദ്ധിക്കൂ. ഓരോ ആത്മീയ സംഭവവും സംഭവിക്കുന്നത് സകലതും അതൊരു അടയാളമാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല. ഈ അടയാളങ്ങളെല്ലാം യാദൃച്ഛികമായിട്ടല്ല സംഭവിക്കുന്നത്. ഇതൊരടയാളമാകുന്നു. ഇതൊരടയാളമാണ്. പെട്ടെന്ന് സുരക്ഷിതരെ കടന്നുകൊള്ളുക. നോഹയുടെ തലമുറയിൽ അവനൊരു അടയാളമായിരുന്നു. ഏലിയാവ് അവന്റേതിലൊരടയാളം. യോഹന്നാൻ അവന്റേതിലെ ഒരടയാളം. കാണുന്നോ, സകലതും സമയത്തിന്റെ സന്ദേശം ഒരടയാളമാകുന്നു. അത് ശ്രദ്ധിക്കൂ. സംഭവിക്കുന്നതാണെന്ന് നോക്കൂ. കാണുന്നോ, അതൊരടയാളമാകുന്നു. സകലത്തിനും ഒരർത്ഥമുണ്ട്. ഈ തരത്തിലുള്ള സന്ദേശം മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. അതിന് ലൂഥറിന്റെ നാൾക്കിൽ വരാൻ കഴിയില്ലായിരുന്നു, വെസ്ലറുടെ നാൾക്കല്ല അതിന് വരാൻ കഴിയില്ലായിരുന്നു, പെന്തക്കോസ്റ്റ് നാൾക്കല്ലും അതിന് വരാനാകില്ലായിരുന്നു, അതിനത് ചെയ്യാനാകില്ലായിരുന്നു. കാണുന്നോ, അവിടെ ഒന്നിനും ബൈബിളിൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിരുന്നെങ്കിലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. കാണുന്നോ, നാം അന്ത്യസമയത്താകുന്നു, ഒന്നും സംഭവിക്കാനും കഴിയില്ലായിരുന്നു, അതിന് ഈ സമയമാകുവോളം ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇത് സംഭവിക്കുന്നത് ഒരു അടയാളത്തിന് വേണ്ടിയാണ്. ആ അടയാളം എന്താണെന്ന് അതിശയിക്കുന്നു. ഓ ജനങ്ങളെ, എന്റെ സഹോദര സഹോദരി, വളരെ വേഗം ആ അടയാളത്തിന് കീഴിൽ കടന്നുകൊള്ളുക. കാണുന്നോ, എടുക്കരുത്, അതിനു പകരമായി ഒന്നും എടുക്കരുത്, ചെയ്യരുത്, 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 അത് ചെയ്യരുത്. കാണുന്നോ, അതിനെ വെറുതെ നിരൂപിക്കരുത്. അടയാളം പുരട്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാനാകും വരെ നിങ്ങളിൽ മുഴുവനായി ക്രിസ്തുവിലുണ്ടായിരുന്ന മനസ്സ് നിങ്ങളിലാകുന്നു എന്നറിയുവോളം അവിടെ തന്നെ നിന്നുകൊള്ളുക. ലോകത്തിന്റെ സകല അസംബന്ധം പോകുവോളം നോക്കൂ, ഹൃദയത്തിന്റെ സകല ആശയും അവനായി തീരുവോളം. കാണുന്നു, അതായത് പിന്നെ നിങ്ങളറിയും എന്തോ ചിലതിപ്പോൾ സംഭവിക്കുന്നു എന്ന് നിങ്ങളറിയും. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. കപട വിശ്വാസികളല്ല, വിശ്വസിക്കുന്നവരാൽ. കാണുന്നു, ഇപ്പോൾ അതിന്മേൽ നാം ഒരു സാധ്യതയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സമയത്തിന്റെ സന്ദേശം സഭകൾക്കൊരു അടയാളമാകുന്നു, അത് ജനങ്ങൾക്ക് ഒരടയാളമാകുന്നു. ചെയ്യരുത്. നിങ്ങളത് മനസ്സിലാക്കുന്നു. ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗത്തുമായി ടേപ്പിലുള്ളവരും അവരും ഇത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, സമയത്തിന്റെ അടയാളം ഇവിടെയാകുന്നു. പുരട്ടിയിരിക്കേണ്ട ഒരടയാളമുണ്ട്, അതിന് മറ്റൊരു സമയത്തും വരാൻ കഴിയില്ലായിരുന്നു. ആ സമയത്തിനായി ദൈവത്തിന്റെ തയ്യാറെടുപ്പ് ശ്രദ്ധിക്കൂ. ഇപ്പോൾ അതെല്ലാം നമുക്കൊരു ഉദാഹരണമായി സംഭവിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ശ്രദ്ധിക്കൂ, ദൈവം ഇസ്രായീമിനെ ന്യായം വിധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യം അവനോട് തയ്യാറെടുപ്പ് നടത്തി. അവൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തെന്തായിരുന്നു? അവന്റെ ക്രമം അവൻ ഒരിക്കലും മാറ്റുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം അവന് കിട്ടിയപ്പോൾ, അവൻ അതിന്റെ തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ, അവനൊരു പ്രവാചകനെ ഒരു സന്ദേശമായി അയച്ചു. അവൻ തന്റെ ജനങ്ങൾക്കായി ആദ്യം ചെയ്ത കാര്യം അവനൊരു പ്രവാചകനെ ഒരു സന്ദേശവുമായി അയച്ചു എന്നതായിരുന്നു. അവൻ അടുത്ത് ചെയ്തത് ഈ പ്രവാചകനെ തിരിച്ചറിയിക്കാനായി, അതിന്റെ തിരിച്ചറിയിക്കലിനായി തിരിച്ചറിയിക്കാൻ അവനൊരു അഗ്നിസ്തംഭം അയച്ചു. മൂന്നാമതായി അവൻ അയച്ചത് ആ അടയാളമായിരുന്നു. അത് കൃത്യമായും ശരിയാണ്. അടയാളം എന്നാൽ എന്താണ് അർത്ഥമാക്കിയിരുന്നത്? നിസ്സന്ദേഹമായ സ്ഥൈര്യം. ആദ്യം സന്ദേശവുമായി ഒരു പ്രവാചകൻ, അവരുടെ ഇടയിൽ അവനെ സ്വയം തിരിച്ചറിയിക്കാനായി തന്റെ പ്രവാചകനോടൊപ്പം ഒരു അഗ്നിസ്തംഭം അയച്ചു. പിന്നെ നിങ്ങളുടെ സ്ഥാനത്ത് അവൻ ഈ പകരക്കാരന്റെ മരണത്തെ അംഗീകരിച്ച ഈ രക്തത്തിന് കീഴിൽ കടക്കേണ്ടതിന് അവനൊരു അടയാളം അയച്ചു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സന്ദേശം കേട്ടു, അഗ്നിസ്തംഭത്തിൽ വിശ്വസിച്ചു എന്ന് കാണിക്കുന്നതിനായി രക്തം അവൻ നോക്കിയിരുന്ന ആ അടയാളമായിരുന്നു. അവൻ നിങ്ങൾക്കായി സജ്ജീകരിച്ച പകരക്കാരനെ സ്വീകരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കായി കടന്നുപോയ രക്തത്തിന്റെ ജീവരസതന്ത്രത്തിനടിയിലായിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്റെ, നോക്കൂ, നിങ്ങൾ രക്തത്തിന്റെ അടിയിലായിരിക്കുക എന്നത് എന്തൊരു സമ്പൂർണമായ കാര്യമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആത്മാവിന്റെ കീഴിലാകുന്നു, പരിശുദ്ധാത്മാവിന്റെ കീഴിലാകുന്നു. കാണുന്നോ, കാണുന്നോ, നിങ്ങൾ ഈ ദിവസത്തിന്റെ സന്ദേശം വിശ്വസിച്ചു. നോക്കൂ, നിങ്ങൾ ആ ശക്തിയായ ആ അഗ്നിസ്തംഭത്തിൽ വിശ്വസിച്ചു. നിങ്ങളത് വിശ്വസിച്ചു. നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നോക്കൂ, അത് വിശ്വസിച്ചാൽ മാത്രം മതിയാവില്ല. അത് ആയിരിക്കുന്ന ചുറ്റും നടന്നാൽ മാത്രം പോരാ, അത് മതിയാവില്ല. നോക്കൂ, അത് നിങ്ങൾ തന്നെ കൂടുതൽ വഷളാക്കും. കാരണം നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാവമത്രേ. നോക്കൂ, ആ അതിർത്തി രേഖാ വിശ്വാസികൾ യേശുവും അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. എബ്രായർ 6-ാം അധ്യായം, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പങ്ക് അനുഭവിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അവിടെ വിശുദ്ധീകരിക്കുന്നത് രസതന്ത്രമാണ്, അത് അടയാളമല്ല. ഇപ്പോൾ ആ രക്തമല്ല ആ അടയാളം, ജീവനാണ് ആ അടയാളം. അതൊരു മൃഗത്തിന്റേതായിരുന്നതിനാൽ ജീവൻ അവിടെ ആയിരിക്കാൻ കഴിയില്ല. ആ രസതന്ത്രമായിരുന്നു അടയാളം. നിങ്ങൾക്കവിടെ വാതിലിൽ അതേ രക്തം പുരട്ടേണ്ടിയിരുന്നു. എന്നാൽ ഇതെപ്പോൾ പരിശുദ്ധാത്മാവാകുന്നു. നോക്കൂ, ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അതിനെ തെളിയിക്കാനായി നാം അതിലേക്ക് വീണ്ടും വരുന്നതാണ്. അത് ജീവനാണ്, അതാണ് അടയാളം. നിങ്ങളുടെ ജീവൻ പോയിക്കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ മരിച്ചിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിലുണ്ടായിരുന്ന മനസ്സ് നിങ്ങളിലുണ്ട്. കൂടാതെ ബൈബിളും ക്രിസ്തുവും വചനവും ഒന്ന് തന്നെ. ആദ്യ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ നിങ്ങളും ആ വചനവും ദൈവവും ക്രിസ്തുവും ഒന്നു തന്നെയാകുന്നു. നിങ്ങളെ നിലം എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തു അപേക്ഷിപ്പിൻ അത് നിങ്ങൾ കിട്ടും. കാണുന്നോ, അവന്റെ വചനവുമായി അവിടേക്ക് പോയി സംസാരിച്ചു, തവളകൾ വന്നു. മോശയുടെ ചുണ്ടുകൾ തന്നെ നേരെ ആ ശക്തിയിട്ടു, സംസാരിച്ചു, തവളകൾ തിരികെ പോയി. സംസാരിച്ചു, പേൻ വന്നു. സംസാരിച്ചു, പേൻ തിരികെ പോയി. ആമേൻ. എന്നാൽ അന്ന് എല്ലാ ഇസ്രായേലർക്കും ആ അടയാളം ആവശ്യമായിരുന്നു. ആ അടയാളം സകല ഇസ്രായേലോടും ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ അടയാളം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഓ എന്റെ എന്തൊരു നിസ്സന്ദേഹമായ സ്ഥൈര്യം! മിസ്രായേൽ നിന്ന് ഇസ്രായേൽ കടന്നു വന്നത് ഒരു മാതൃകയായിരുന്നിട്ട് ഇന്ന് അതിന്റെ ഒരു പ്രതിരൂപമാകുന്നു. മിസ്രായീം സഭയെയും ഇസ്രായേൽ മണവാട്ടിയെയും പ്രതിനിധീകരിക്കുന്നു. ഇസ്രായേൽ മിസ്രായീമിൽ നിന്നും കടന്നു വന്നതുപോലെ മണവാട്ടിയും സഭയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. കാണുന്നോ, കാരണം അതിൽ നിന്നും പുറപ്പെട്ടു വരുന്നതിന് അതിനവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതിനാൽ അതൊരു മാതൃകയായി അതിൽ നിന്നും കടന്നു വരേണ്ടതുണ്ട്. സഭ അവിടെ ആ മിസ്രായീമിൽ പാപത്തിന്റെ ലോകത്തിലായിരിക്കുകയും ഒരു മൂശാരിയായി നിങ്ങളുടെ അടയാളത്തെ പറ്റി ശ്രദ്ധിക്കുന്നുമില്ല, അവരത് വിശ്വസിക്കുന്നത് പോലുമില്ല. എന്നാൽ ഇസ്രായേൽ അത് ഇഷ്ടപ്പെട്ടിരുന്നു, കാരണം അത് അവരുടെ രക്ഷയായിരുന്നു. ഓ അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച്. ഓ അതിനെ പുരട്ടു സഭയെ, ഇപ്പോൾ തോറ്റുപോകരുത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമോ? അനുവദിക്കരുത്. സൂര്യനസ്തമിക്കുമ്പോൾ അനുവദിക്കരുത്. രാവും പകലും വിശ്രമിക്കരുത്. ഒരു സാധ്യതയും കൊടുക്കരുത്. അത് പ്രവർത്തിക്കുകയില്ല കുഞ്ഞുങ്ങളെ, അത് പ്രാവർത്തികമാകില്ല. നിങ്ങൾക്ക് അടയാളമുണ്ടായിരിക്കണം. നിങ്ങൾ പറയും, ഞാൻ വിശ്വസിക്കുന്നു, അതെ ഞാൻ പോകുന്നു, അതെ ഞാൻ സന്ദേശം വിശ്വസിക്കുന്നു, ഞാൻ അത് നല്ലത് തന്നെ. എന്നാൽ അത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് തികച്ചും അടയാളമുണ്ടായിരിക്കണം. ബ്രൺഹാം കൂടാരമേ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പ്രദർശിപ്പിച്ച ഒരടയാളം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനെ കൂടാതെ നിങ്ങളുടെ എല്ലാ വിശ്വാസവും വ്യർത്ഥമായി പോകും. കാണുന്നോ, നിങ്ങളൊരു നല്ല ജീവിതം ജീവിച്ചേക്കാം. വചനം എന്തു പറയുന്നു എന്ന് നിങ്ങൾ കേട്ടിരിക്കൂ. നിങ്ങൾ പള്ളിയിൽ പോകുന്നു, നിങ്ങൾ നേരായി ജീവിക്കാൻ ശ്രമിക്കുന്നു, അത് നല്ലതാണ്. എന്നാൽ അതല്ലാതെ ഞാൻ രക്തം കാണുമ്പോൾ അതാണ് അടയാളം. ഇവിടെ അടയാളം അതല്ല. കാരണം എന്താ? അവന് വാസ്തവമായ രസതന്ത്രം കാണേണ്ടിയിരുന്നു. കാരണം ജീവൻ പോയിരിക്കുന്നു, അവൻ അതിൽ നിന്നും പോയിരിക്കുന്നു, അതൊരു മൃഗമായിരുന്നു. എന്നാൽ ഇവിടെ ആ രക്തത്തിലുണ്ടായിരുന്ന ജീവൻ അവന്റെ സ്വന്തം ജീവനായിരുന്നു. രസതന്ത്രം ഒരു സൂചന നൽകുന്നതോ നീതീകരണത്തിന്റെ ഒരു ചിഹ്നമോ ആയിരുന്നു. എന്നാൽ ജീവൻ തന്നെ അടയാളമാകുന്നു. കാരണം പരിച്ഛേദന കൂടാതെ അടയാളമില്ലാതെ നിങ്ങൾ ഉടമ്പടിയിൽ പോലും ഉൾപ്പെടില്ല. മുഴുവൻ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ വചനത്തോട് പരിച്ഛേദനേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് മാത്രം നിങ്ങൾ വചനം വിശ്വസിക്കുന്നു. നിങ്ങൾ വചനം വിശ്വസിക്കുമെങ്കിൽ പിന്നെ അടയാളത്തിനോട് വരേണ്ടതുണ്ട്. കാരണം അവൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തു നാമ സ്നാനമേൽപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അവിടെയാണ് നിങ്ങൾ. ഓ എന്റെ, അന്ന് വാഗ്ദേശത്തേക്ക് പുറപ്പെടാനിരുന്ന തന്റെ ജനങ്ങൾക്കായുള്ള തയ്യാറെടുപ്പ് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കൂ, അവൻ ചെയ്തതെന്താണ്? ആദ്യമായി അവൻ അവർക്കായി ഉണ്ടാക്കിയ ദേശത്തേക്ക് പോകാൻ അവനൊരു ജനമുണ്ടായിരിക്കണം. അവൻ അവർക്കായി ഒരു ദേശം തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെടുന്ന ജനങ്ങൾക്കായി അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അവൻ അവിടേക്ക് അയച്ചു. മണവാട്ടിയുടെ ദിവസത്തിൽ ആ വാഗ്ദത്ത ദേശത്തേക്ക് മുൻകുറിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിരുന്നു അത്. അവനത് ചെയ്തതെങ്ങനെയാണ്? അവനൊരു പ്രവാചകനെ ഒരു സന്ദേശവുമായി അയച്ചു. ഒരു അഗ്നിസ്തംഭത്താൽ അതിനെ തിരിച്ചറിയിച്ചു. മാത്രമല്ല, അത് തികച്ചും ശരിയായിരുന്നു എന്നവർ നന്നെ തീർച്ചയാക്കാനായി അടയാളവും നൽകി. അത് ശരിയാണ്, അത് അവരുടെ സാന്ത്വനത്തിന് വേണ്ടിയായിരുന്നു. ഇസ്രായേൽ എന്ന മിസ്രായേൽ നിന്ന് പുറപ്പെട്ടു വന്നത് ഒരു മാതൃകയായിരുന്നു. ഇത് അതിന്റെ ഒരു പ്രതിരൂപമായി സഭാ വിഭാഗീയതയിൽ നിന്നും പുറപ്പെട്ടു വരുന്നതാകുന്നു. ഇപ്പോൾ എല്ലാവരും വിഭാഗീകരിക്കപ്പെടുന്നില്ല. ഞാൻ മണവാട്ടി എന്ന് അർത്ഥമാക്കിയത് കാണുന്നു. ചിലർ അവിടെ സ്വതന്ത്രരായി നിൽക്കുന്നുണ്ട്. അവർ ചില നേരങ്ങളിൽ വിഭാഗീയരായിരിക്കുന്ന പോലെയോ അതിലും കൂടുതലോ മോശമായിരുന്നു എന്ന് വരാം. ഞാൻ പുരട്ടിയിരിക്കുന്ന അടയാളത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ അടയാളം ഓരോ വചനവുമായി യോജിക്കുന്നു. ഗ്രഹിച്ചുവോ? അതിന് അങ്ങനെ ആകേണ്ടതുണ്ട്. കാരണം അത് വചനമാകുന്നു. വചനത്തിൽ ഉണ്ടായിരുന്നത് ജീവനായിരുന്നു. എന്റെ വചനം ആത്മാവാകുന്നു, അത് ജീവനാകുന്നു. യേശു പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ കാണുന്ന മഹത്തായ അത്ഭുതങ്ങളുമായി ഇസ്രായേലിൽ മോശയെ തന്റെ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ വളരെ വേഗത്തിൽ തന്നെ മിസ്രായീമിന്റെ സകല പ്രദേശങ്ങളിൽ നിന്നും ഹോശേനിലേക്ക് അവരുടെ മൂലസ്ഥാനത്തേക്ക് തിരികെ വന്ന് ഒരുമിച്ചുകൂടി. കാരണം എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു എന്നവർ അറിഞ്ഞിരുന്നു. ഓ, എന്തൊരു മാതൃക! ഓ, അവർ കിഴക്കുന്നും പടിഞ്ഞാറുന്നും വരുന്നു. അവർ ദൂരദേശങ്ങളിൽ നിന്നും വരുന്നു. അത് ശരിയാണ്, നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അവന്റെ ക്ഷണിതാക്കളായി രാജാവിനോടൊപ്പം വിരുന്ന് കഴിക്കാൻ ഈ പരദേശികൾ എത്ര ഭാഗ്യശാലികൾ! അവന്റെ പരിഭാവന മുഖത്തെ നോക്കി ദിവ്യ സ്നേഹത്താൽ തിളങ്ങുന്നു. അവന്റെ കൃപയുടെ ധന്യ പങ്കാളികളായി അവന്റെ കിരീടത്തിലെ മുത്തുകളായി വിളങ്ങുന്നു. ഓ, യേശുവിന്റെ അവയളംബരം വരുന്നു. നമ്മുടെ പരീക്ഷയെല്ലാം അപ്പോൾ അവസാനിക്കും. ഓ, ഈ നിമിഷം നമ്മുടെ കർത്താവ് വന്നാൽ എന്താകും? പാപത്തിനും മോചനം ലഭിച്ചവർക്കായി. ഓ, അപ്പോൾ അത് ആ ആനന്ദം കൊണ്ടുവരുമോ? അതോ നിരാശയും ദുഃഖവുമായിരിക്കുമോ? നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ നാം അവനെ ഉയരെ ആകാശത്തിൽ കണ്ടുമുട്ടും. അടയാളം പ്രദർശിപ്പിക്കുന്നു. ഞാൻ അവനെ അവസാന നാളിൽ ഉയർപ്പിക്കും. തീർച്ചയായും നാം ആ ദിവസങ്ങളിലാകുന്നു. ജനങ്ങൾ ഗോശാനിൽ വന്നുകൂടി. അവർ തയ്യാറായിരുന്നു. എന്തോ ചില സംഭവിക്കാൻ പോകുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അവരിങ്ങനെ, നിങ്ങൾ താറാവുകളെടുക്കൂ, അതിന്റെ കൂട്ടം ചേരാനുള്ള സമയമാകുമ്പോൾ അവയെല്ലാം ഒരുമിച്ച് ഓടിക്കൂടുന്നു. തേനീച്ചകളും മറ്റുള്ളവയെല്ലാം തയ്യാറെടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ജന്മവാസന അവരെ കൂട്ടിയടിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ജനങ്ങളെ കൂട്ടിയടിപ്പിക്കുന്നു. ഓ, ദൈവത്തിന്റെ വലിയ കോപം വീഴാൻ തുടങ്ങുന്ന സമയമായപ്പോൾ ഓരോ അവിടെ രണ്ട് താറാവുകൾ വരുന്നു, ആണും പെണ്ണും. ഇവിടെ രണ്ട് വാത്തകൾ വരുന്നു, ആണും പെണ്ണും. ഇവിടെ രണ്ട് കുതിരകൾ വരുന്നു, ആണും പെണ്ണും. എന്തോ ഒന്നവരെ മുൻകുരിക്കപ്പെട്ടവരെ വലിക്കുന്നു. ശേഷിക്കുന്നവെല്ലാം നശിക്കുന്നു. ഓ, ശേഷിച്ചവെല്ലാം നശിച്ചു. എന്നാൽ ശക്തിയായി വലിച്ചുകൊണ്ടു പോകേണ്ടത് വരേണ്ടതുണ്ടെന്ന് അനുഭവപ്പെട്ടവർ ആ പെട്ടകം തയ്യാറായി കഴിഞ്ഞിരിക്കുമെന്നറിഞ്ഞു. മഴ വരുന്നു എന്നുള്ളത് ഒരു അടയാളമായിരുന്നു. അവിടെ ഒരു മഴ വരാനുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നു. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നോ പ്രദർശനം എന്തായിരുന്നോ എന്നോ അവർ കാര്യമാക്കിയില്ല. അവർ അറിഞ്ഞിരുന്നു. അവരുടെ ഉള്ളിൽ എന്തോ ചിലതുണ്ടായിട്ട് പറഞ്ഞു, വളരെ വേഗത്തിൽ അവിടെ കടന്നുകൊള്ളുക, അവിടെ കടന്നുകൊള്ളുക. കാരണം സുരക്ഷിതമായിരിക്കാൻ പോകുന്ന ഏക സ്ഥലം അത് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരു പ്രവാചകനെ തയ്യാറാക്കി. അവനൊരു ചിഹ്നത്തിനായി പെട്ടകമയച്ചിട്ട് പറഞ്ഞു, അവിടെ കടന്നുകൊള്ളുക, മഴ വരാൻ പോകുന്നു. രണ്ടു രണ്ടായി നേരെ അവർ അവിടെ കടന്നു. സകല മൃഗങ്ങളും ഈരണ്ടായി പെട്ടകത്തിലേക്ക് കടന്നുപോയി. കാരണം അവർ അതിന്റെ അടിയിലായിരിക്കണമായിരുന്നു. മറ്റുള്ള എന്തായാലും കാര്യമില്ല. ആ പെട്ടകത്തിന് പുറമേ ഉണ്ടായിരുന്ന എല്ലാം നശിച്ചുപോയി. രക്തത്താലുടെ അടയാളമില്ലാതിരുന്നെല്ലാം സകലതും നശിച്ചുപോയി. പരിശുദ്ധാത്മാവിന്റെ അടയാളമില്ലാതിരിക്കുന്ന ഓരോരുത്തരും നശിച്ചുപോകും. എത്ര നല്ലതായാലും കാര്യമില്ല. എത്ര നല്ല സഭാംഗമായിരുന്നാലും നോഹയുടെ നാൾക്കളിൽ അവിടെ അങ്ങനെയുള്ള അനേകരുണ്ടായിരുന്നു. മോശയുടെ നാൾക്കളിൽ അങ്ങനെയുള്ള അനേകരുണ്ടായിരുന്നു. എന്നാൽ അടയാളമായി രക്തം പുരട്ടാൻ തോൽവിയടഞ്ഞ ഒരുവൻ നശിച്ചു പോകുന്നവനായിരുന്നു. പെട്ടകത്തിൽ കയറുവാൻ തോൽവിയടഞ്ഞവൻ നശിച്ചുപോയി. ക്രിസ്തുവിലെ കടന്നു വരാൻ തോൽവിയടയുന്നവൻ കാരണം പെട്ടകം അവനാകുന്നു. 1 കൊരിന്ത്യർ 12 പറയുന്നു, ഏക ശരീരമാകുമാറും നാം എല്ലാവരും ഏകാത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നു. സഭയിലേക്കല്ല, ആ യോഗാത്മദർശകനിലേക്ക്, വിഭാഗീയ സഭയിലേക്കല്ല, യേശു ക്രിസ്തുവിന്റെ യോഗാത്മദർശന ശരീരത്തിലേക്ക്. ഏകാത്മാവിനാൽ, ഇംഗ്ലീഷിലെ വലിയ അക്ഷരം SPIRIT, ആത്മാവ്, നാം എല്ലാവരും ഈ ഏക ശരീരത്തിലേക്ക് സ്നാനമേറ്റിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിലായാൽ അപ്പോൾ അവിടെ വാതിലിൽ അടയാളമുണ്ട്. ന്യായവിധിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ബലി അവനാകുന്നു. ദൈവം അതിന്റെ മേൽ നോക്കുമ്പോൾ അവന് ഒന്നും ചെയ്യാനാകില്ല. നിങ്ങൾക്ക് എത്രമാത്രം സുരക്ഷിതരായിരിക്കാനാകുമോ അത്രയും സുരക്ഷിതരാകുന്നു. കാരണം ക്രിസ്തുവും ദൈവവും ഒരേ വ്യക്തി തന്നെ. ആത്മാവ് ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ ദൈവവും അവന്റെ സ്വന്തം മക്കളായ നിങ്ങളും അവന്റെ ശരീരത്തിലാകുന്നു. അവിടെയാണ് നിങ്ങൾ. ഒരു രാസപദാർത്ഥമല്ല, എന്നാൽ ആത്മാവ്. ഞാൻ നിങ്ങളെ വിട്ട് കടന്നു പോകും. അവർ ഈ അടയാളത്തിന് കീഴിലാകാൻ ഈ ഒരു സ്ഥലത്തും ഇസ്രായീമിന്റെ നാനാഭാഗത്തു നിന്ന് വന്നുകൂടി. മെത്തോഡിസ്റ്റിൽ നിന്നും, ബാപ്റ്റിസ്റ്റ് നിന്നും, പ്രസ്ബിറ്റേറിയൽ നിന്നും, ലൂഥർ നിന്നും, പെന്തക്കോസ്റ്റ് നിന്നും, മറ്റെല്ലാത്തിൽ നിന്നും അടയാളത്തിന്റെ കീഴിലാകാനായി അവർ കടന്നു വന്നു. കൃത്യമായും അന്ന് ചെയ്തിരുന്നത് പോലെ തന്നെ അവിടെ പ്രതിനിധാനം ചെയ്തിരുന്നത് ഒരു അഗ്നിസ്തംഭമായിരുന്നു. ഒരാൾ മറ്റയാളോട് പറഞ്ഞു, അയാൾ മറ്റയാളോട് പറഞ്ഞു, വേറൊരാൾ അടുത്തയാളോട് പറഞ്ഞു. കൂടാതെ ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ, ഇവിടെ അവരെല്ലാം കടന്നു വരാൻ തുടങ്ങി. അവർ ദൈവത്തിന്റെ ചിഹ്നം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ന്യായവിധി എടുത്തിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്നും കേട്ടിരിക്കുന്നു, ഒരടയാളം ഉണ്ടായിരിക്കണം, നിങ്ങൾ വാതിൽ രക്തം പുരട്ടണം. കുഞ്ഞാടിനേർത്ത് വാതിൽ രക്തം പുരട്ടുക, അതൊരടയാളമായിരിക്കും, കാരണം മരണമാഞ്ചടിക്കാൻ പോവുകയാണ്. അവന്റെ ദാസനായി എന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ, വാതിലിൽ ആ അടയാളം ഇല്ലാതിരിക്കുന്നെങ്കിൽ ഒരാത്മീയ മരണം ആഞ്ഞടിക്കാൻ പോവുകയാണ്. മാത്രമല്ല, എല്ലാ സഭകളും ആ സമിതിക്കായി, ലോകസഭാ സമിതിക്കായി പിന്താകും. അവരെല്ലാവരും കത്തോലിക്ക സിദ്ധാന്തത്തിലേക്ക് തിരികെ പോവുകയാണ്. കലർപ്പില്ലാത്ത വീണ്ടും ജനിച്ചവർ മാത്രമേ പുറമെ നിൽക്കാൻ പോകുന്നുള്ളൂ. ഓർക്കൂ, നിങ്ങളുടെ പെന്തക്കോസ് വിഭാഗ സഭകളല്ല, കാരണം അവർ നേരത്തെ തന്നെ അതിലായിരിക്കുന്നു. അവർ മരിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ നശിച്ചു പോയിരിക്കുന്നു. അവർ ബലി കഴിച്ചിരിക്കുന്നു. അവർ തിരികെ പോയിരിക്കുന്നു. അവർ അവനെ വാതിലിന് പുറത്തെറിഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ നോക്കാൻ പോകുന്നത് അടയാളമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ അന്യഭാഷ സംസാരിക്കുന്ന ഏക കാര്യത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അന്യഭാഷ സംസാരിക്കുന്നതിലോ മറ്റൊന്നിലോ നിങ്ങൾ ആശ്രയിക്കരുത്. എന്നാൽ അവിടെ സ്വയം ആ അടയാളം, യേശു ക്രിസ്തു എന്ന വ്യക്തി, അവന്റെ സ്വന്തം ജീവൻ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതും അതും മാത്രം പരിച്ഛേദന ചെയ്താൽ പോരാ, നിങ്ങളാകുന്ന വ്യക്തിയെ മുഴുവനായി നിങ്ങളും ക്രിസ്തുവും ഒന്നായി തീരുവോളം പരിച്ഛേദന ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തു നിങ്ങളിലാകുന്നു, അവന്റെ ജീവിതം നിങ്ങളിലൂടെ ജീവിച്ചു കാണിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ എല്ലായിടത്തു നിന്നും ഇപ്പോൾ നോക്കൂ, അവർ ചെയ്തത് എന്താണെന്ന് നാം കണ്ടതുപോലെ സമയം അടുത്തു വരുന്നത് നാം കാണുകയും നമ്മോട് അതേ കാര്യം തന്നെ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കതറിയാമോ? പ്രവാചകൻ എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കൂ. അതാണിപ്പോൾ നാം വായിക്കാൻ പോകുന്നത്. നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എബ്രായർ 10-ാം അധ്യായത്തിലാണ്. നിങ്ങൾ എന്നോടൊപ്പം വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 10-ാം അധ്യായം 26-ാം വാക്യം തുടങ്ങി വായിക്കാൻ പോകുന്നു. ഇല്ല, എനിക്ക് നമുക്ക് നോക്കാം. അതെ അതെ സർ, എബ്രായർ 10-ാം അധ്യായത്തിന് 26-ാം വാക്യം തന്നെ നോക്കൂ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ എനിക്ക് കിട്ടിയത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണ്ടേ? അതെ, അത് ശരിയാണ്. അതെ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഒരു ഭയങ്കരമായ പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമുള്ളൂ. ഇവിടെ നോക്കൂ, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വായ്മൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. എത്ര വലിയ കഠിനമായ ശിക്ഷ! നിങ്ങളെ നിങ്ങൾ യോഗ്യരാണ് എന്ന് നിരൂപിച്ചിരുന്ന ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും കൂടാതെ ഉടമ്പടിയായ രക്തത്തെ തന്നെ, വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും മാത്രമല്ല രക്തമൊന്നും കടന്നു വന്ന കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറെ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. ധർമ്മോപദേശി, അംഗം, നല്ല മനുഷ്യൻ, സന്മാർഗി, നിങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ശരി, ദൈവം നിങ്ങളിൽ നിന്ന് ചെകിലട്ടുകളെ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. സ്ത്രീകൾ, അവർ നീളം കുറഞ്ഞ കാൽച്ചട്ടകളും നീളം കുറഞ്ഞ മുടിയും സകലതിൽ നിന്നും എടുത്തുമാറ്റി അവനത് ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ നിങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് അത് നിരസിച്ചാൽ ആ ഉടമ്പടി രക്തത്തെ നിങ്ങൾ വിശുദ്ധീകരിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നവനെ അതൊരു മലിനം എന്നെണ്ണിയാൽ ഒറ്റുനോക്കാൻ പോയവരെ പോലെ അവർ ഈ അതിർത്തി രേഖ വരെ വളരെ ശരിയായി കൊണ്ടുവരപ്പെട്ടിരുന്നു. എങ്കിലും അവിടേക്ക് നോക്കി പറഞ്ഞു, അതെ, അതവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ പ്രതിബന്ധം വളരെ വലുതാണ്. ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവർ ആ വനാന്തരത്തിൽ തന്നെ വെച്ച് മരിച്ചുപോയി. അതിർത്തി രേഖാ വിശ്വാസികൾ, ഇതുവരെ കടന്നു വന്നിട്ട് പറയരുത്, ഞാൻ സന്ദേശം വിശ്വസിക്കുന്നു, നിങ്ങൾ ദൂതനുസരിക്കുക, ക്രിസ്തുവിലേക്ക് വരിക. നിങ്ങൾ പറയും, അതെ, ബ്രദർ ബ്രഹാം പറഞ്ഞ ഓരോ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിങ്ങനെ, അത് വായിക്കാനായിട്ട് അത് നല്ലതാണ്. സന്ദേശമെടുത്തിട്ട് നിങ്ങൾക്ക് അടയാളം തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതിന് അതിനെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എടുക്കുക. ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ജീവൻ തന്നെ നിങ്ങളിലുമുണ്ടായിരിക്കട്ടെ. ഞാനത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഇന്ന് ഭൂമിയിൽ നാം മഹത്തായ അന്ത്യകാല അടയാളങ്ങളെ കാണുന്നു. അത് ശരിയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നോക്കൂ, വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾക്കായി ഈ സന്ദേശം കൊണ്ടുവരുവാൻ ഞാൻ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു. മനസ്സിലായോ? നിങ്ങൾ അന്ത്യകാല അടയാളങ്ങളെ കണ്ടിരിക്കുന്നു. ക്രിസ്തു പറഞ്ഞ സകലത്തിനാലും ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അത് ശരിയല്ലേ? നിങ്ങളത് സമ്മതിക്കുമല്ലോ? നാം അന്ത്യകാലത്തായിരിക്കുന്നു, ഒന്നും ശേഷിക്കുന്നതായി ഞാൻ കാണുന്നില്ല. നിങ്ങൾ ചോദിക്കും, മൃഗത്തിന് മുതിരയെ പറ്റി എന്താണ്? പരിശുദ്ധാത്മാവിനെ തിരസ്കരിക്കുന്നവർക്കെല്ലാം ആദ്യം തന്നെ മൃഗം മുദ്ര ചാർത്തിയിരിക്കുന്നു. ശിക്ഷ പിന്നീട് വരികയുള്ളൂ. കാണുന്നോ, ഇസ്രായേലിൽ ജൂബിലി വർഷത്തിൽ കാഹളമൂതുമ്പോൾ ഓരോ മനുഷ്യനും ക്രിസ്തു അത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവൻ അതിന്റെ പകുതി വായിച്ചു. കാരണം അതിന്റെ പകുതി ആ സമയമാകുമ്പോഴേ പുരട്ടുകയുള്ളൂ. മനസ്സിലായോ? ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും അങ്ങനെയും മറ്റും നോക്കൂ. അവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്നാൽ നോക്കൂ, കർത്താവിന്റെ പ്രസാദ വർഷവും അതിന്റെ ശേഷിക്കുന്ന ഭാഗത്തെ അവൻ ഒരിക്കലും അതവൻ വായിച്ചില്ല. അവൻ ആ ചുരുളിനെ നിലത്ത് വെച്ചു. കാരണം അത് ഈ ദിവസത്തേക്കുള്ളതായിരുന്നു. ഗ്രഹിക്കുന്നു? അവൻ അതിന്റെ ഒരു ഭാഗം മാത്രം വായിച്ചു. ഒരു ഭാഗം അവന്റെ ദിവസത്തേക്കുള്ളതായിരുന്നു. ഇപ്പോൾ ഇതാണ് ഇന്ന് അവൻ ചെയ്യാൻ പോകുന്നത്. അവന്റെ അഭിഷേകം ചെയ്യപ്പെട്ട ആത്മാവിലൂടെ ഇന്നത്തെ സഭയോട് അവൻ ഇതാണ് സംസാരിക്കുന്നത്. ഇപ്പോഴാണ് മണിക്കൂർ, ഇതാണ് സമയം. ജനങ്ങളെ, ഇത് സ്വീകരിക്കൂ, ഇത് സ്വീകരിക്കൂ. എന്താ ചുവന്ന മിന്നുന്ന വെളിച്ചമെല്ലായിടത്തും ആ മഹത്തായ അന്ത്യസമയങ്ങളെ കാണുന്നു. പ്രകൃതിയുടെ മേൽ പ്രകൃതിയാ പ്രകാശത്തെ മിന്നുന്നു. സമയമെടുത്തിരിക്കുന്നു. ആ പ്രകാശം സഭയുടെ മേൽ മിന്നുന്നത് നാം കാണുന്നു. അവൾ കുറ്റം ചുമത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സമയം കയ്യെത്തും ദൂരത്തായിരിക്കുന്നു. അവൾ ലോകത്തിലായി കഴിഞ്ഞിരിക്കുന്നു. നാം അത് ആകാശങ്ങളിലും സമുദ്രത്തിലും രാജ്യങ്ങളുടെ മേലും എല്ലാറ്റിന്റെയും മേലും കാണുന്നു. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ. പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ മേൽ തിരികെ വന്നിരിക്കുന്നു. അന്ത്യകാല അടയാളങ്ങളെ നാം കാണുന്നു. ലോകത്തിന്റെ നാൾക്കളിലായിരുന്നതുപോലെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ആ മനുഷ്യരത്തിലൂടെ അവിടെ പ്രവർത്തിച്ചത്? അത് ദൈവം മനുഷ്യരത്തിൽ പ്രത്യക്ഷമായതായിരുന്നു. ദൈവം എങ്ങനെ സ്വയം അവനെ മനുഷ്യരാക്കി, ആ ദിവസത്തിൽ അവനെ തന്നെ മണവാട്ടിയിലാക്കി. അതേ അടയാളം കാണിക്കുന്നു. അതേ കാര്യം തന്നെ അവസാന ദിവസമായിരിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. നാം അതേ അഗ്നിസ്തംഭം കാണുന്നു. അതിന്റെ ചിത്രവും അങ്ങനെയുള്ളതും ശാസ്ത്രമെടുത്തിരിക്കുന്നു. അന്ത്യകാല അടയാളങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തായിരിക്കുന്നത് നാം കാണുന്നു. അതിവിടെയാണെന്നോ നാം അറിയുന്നു. പിന്നെ ഇത് കണ്ടിട്ടും നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അടയാളങ്ങൾ വിശ്വസിപ്പിൻ, വചനം വിശ്വസിപ്പിൻ. ഞാൻ പറയുന്നത് തന്നെ അവ നിങ്ങളോട് പറയും. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമല്ലെങ്കിൽ അവ നിങ്ങളോട് തിരികെ സംസാരിക്കില്ല. ദൈവം ഒരിക്കലും ഒരു കളവ് പറയില്ല. ദൈവം സത്യം പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമെന്ന് ഈ വചനം നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. അവയാണ് ഞാൻ പ്രസംഗ സന്ദേശത്തെ സാക്ഷീകരിക്കുന്നത്. നിന്റെ സന്ദേശം ക്രിസ്തു രണ്ടാം വരെ മുന്നോടിയായി പോകും എന്ന് ആ ദിവസം നദിയിൽ വെച്ച ആ ദൂതൻ പറഞ്ഞത് മാത്രമല്ല, സ്വയം പ്രവർത്തികൾ തന്നെ. ആ ദൂതൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രവർത്തികളിൽ വിശ്വസിപ്പിൻ. ഈ കാര്യങ്ങളെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അവയാണ് സാക്ഷീകരിക്കുന്നത്. അത് ആരുടേതായാലും അതല്ല എന്റെ വാക്കായാലും അതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അത് അവന്റെ വചനമാകുന്നു. അവ സമയത്തെ സാക്ഷീകരിക്കുന്നു. ഈ വലുതും ഭയാനകവുമായ അവസാന അടയാളങ്ങൾ ജനങ്ങളുടെ മേൽ വരുന്നത് സമയത്തിന്റെ അടയാളങ്ങൾ. ഭൂമിയിലും രാജ്യങ്ങൾ തമ്മിലുള്ള ക്ലേശങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ അവരുടെ ദേശത്തായിരിക്കുന്നത് നാം കാണുന്നു. ആ പതാക ദാവീദിന്റെ ആറ് മുനമ്പോൾ കൂടി നക്ഷത്രം, ലോകത്തിലെ ഏറ്റവും പഴയ കൊടി, ലോകത്തിന്റെ ഏറ്റവും പഴക്കമുള്ള പതാക പാറുന്നു. അവളൊരു രാജ്യമായി, അവൾക്കൊരു സർക്കാരുണ്ട്, അവൾക്ക് അവളുടെ സ്വന്തം ജനമുണ്ട്, അവൾ രാജ്യങ്ങളുടെ സമിതിയിലുണ്ട്, അവൾക്ക് എല്ലാ കാര്യങ്ങളുമുണ്ട്, അവൾ യുഎനിലുണ്ട്, അവൾക്ക് അവളുടെ സ്വന്തം നാണയവും മറ്റുമുണ്ട്. യേശു പറഞ്ഞു, സകലതും നിറവേറുവോളം ഈ തലമുറ നീങ്ങിപ്പോകയില്ല. കൂടാതെ ഓർക്കൂ, ഇസ്രായേൽ രാജ്യമായി തീർന്ന അതേ രാത്രിയിൽ തന്നെ അങ്ങകലെയായി ആ രാത്രിയിൽ കർത്താവിന് ദൂതൻ എനിക്ക് പ്രത്യക്ഷനായി. അത് ശരിയാണ്. നാം ഓരോരുത്തരും അവിടെയാകുന്നു. സകലതും നേരെ ശരിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ദൈവം സാക്ഷീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്ന് ഓർക്കുക. നോക്കൂ, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളെല്ലാവരെയും പോലെ ഞാനൊരു മനുഷ്യനാകുന്നു. എന്നാൽ അത് ആർക്കെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ട്. അതാരെങ്കിലും വന്നു പറയേണ്ടതുണ്ട്. അതെന്റെ തെരഞ്ഞെടുപ്പായിരുന്നില്ല, അത് അവന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. മാത്രമല്ല, ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുകയും അത് സത്യമാണെന്ന് അവൻ നേരെ നിങ്ങളോട് തന്നെ സാക്ഷീകരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഓ ജനങ്ങളെ, ഇന്ന് ഭൂമിയുടെ മേൽ ഈ കാര്യങ്ങളെ കാണുമ്പോൾ ഇത് അവസാന മണിക്കൂറാകുന്നു. നിങ്ങൾക്ക് കഴിയാവുന്നതിലും വേഗം ആ അടയാളം നിങ്ങളുടെ മേൽ എടുത്തുകൊള്ളുക, അഥവാ നിങ്ങൾ അടയാളത്തിൽ കടക്കുക, അടയാളത്തിനുള്ളിൽ കടന്നുകൊള്ളുക. ആ മഹത്തായ അവസാന അടയാളം നാം കാണുമ്പോൾ നമ്മെ മുന്നറിയിക്കുന്നു. സമയമെടുത്തിരിക്കുന്നു. സമയം കയ്യെത്തും ദൂരത്താകുന്നു. ഓ, ഇതിനെ ഗൗരവമായി എടുക്കുക. നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഓ എന്റെ, നാം അത്രമാത്രം സ്നേഹത്തിലായിരിക്കണം. ഒരാളിനെതിരായി ഒരിക്കലും തിന്മയാളത് പറയരുത്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ വളരെ വേഗം തന്നെ അവനായി പ്രാർത്ഥിക്കുക. ഇതിൽ നാം ദൈവവുമായി ഒരുമിച്ചാകുന്നു, നാം സഹോദരന്മാരും സഹോദരികളുമാകുന്നു. ഓ ദൈവികമായി ജീവിക്കുക, ജീവിക്കുക, ദൈവത്തിന്റെ പുത്രികളെ പോലെ ജീവിക്കുക, ദൈവത്തിന്റെ പുത്രന്മാരെ പോലെ ജീവിക്കുക, മാധുര്യവും താഴ്മയും വിനയവും ഉള്ളവരായി ജീവിക്കുക. നിങ്ങളുടെ മനസ്സിലോ വിചാരത്തിലോ യാതൊരു തിന്മയും കടന്നു വരാൻ അനുവദിക്കരുത്. അങ്ങനെ അതിനെ വിട്ട് കളയുക. അത് വാതിൽക്കൽ വന്ന് മുട്ടിയാൽ അതിനെ ദൂരമാക്കി കളയുക. ഉടൻ തന്നെ പറയുക, നിന്റെ മുദ്രയെ കാണിക്കൂ, പിന്നെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക, ഞാൻ രക്തത്തിന് കീഴിലാകുന്നു. ഓർക്കൂ, ആ രാത്രിയിൽ അവരിൽപ്പെട്ട അനേക സ്ത്രീകൾ അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഏയ് ഗെർജി, ലില്ലി, നിങ്ങളെ കുറച്ചു പേർ പുറപ്പെട്ടു വരൂ, ഇന്ന് രാത്രിയിൽ ഞങ്ങളൊരു പാർട്ടിക്ക് പോകുന്നു. ഞാൻ രക്തത്തിന് കീഴിലാകുന്നു, ഇവിടെ കാത്തിരിക്കാൻ ഞാൻ അടയാളത്തിന് കീഴിലാകുന്നു. എന്റെ സൃഷ്ടാവിനോടാണ് എന്റെ പ്രേമം. ഇന്ന് രാത്രിയിൽ ദേശത്ത് മരണമെത്തി കഴിഞ്ഞിരിക്കുന്നു, ദേശത്തുനിന്ന് മരണമെത്തിയിരിക്കുന്നു. ന്യായവിധി കാത്തിരിക്കുന്നു, അവൾ തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുന്നു. അറ്റോമിക്കും ഹൈഡ്രജനും സകലവിധ അത്യാഹിതങ്ങളും രാജ്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. സകലതും കാണിച്ചുകൊണ്ട് ദൈവം തന്റെ സഭയെ കൊണ്ടുപോകുന്നു. വളരെയേറെ നാളുകൊണ്ട് നാം കുഞ്ഞാടിനെ ഉയർത്തിക്കാട്ടി ശ്രദ്ധിച്ചും അവൻ ചെയ്യുന്നെന്താണെന്ന് നോക്കിയും അവന്റെ പ്രകൃതിയെയും മറ്റെല്ലാറ്റിനെയും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അടയാളം പുരട്ടുക തന്നെ വേണം, അത് പുരട്ടിയിരിക്കണം. അതാണ് ഏക കാര്യം. ഒരു മനുഷ്യൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ അവൻ ഒരു കാരണവശാലും കടക്കുകയില്ല. മാത്രമല്ല, അന്യോന്യം സ്നേഹിക്കുകയും വേണം. വിശ്വാസികളവരെ ലോകത്തുനിന്ന് വേർപെടുത്തിയിരിക്കണം. ഇതിനെപ്പോൾ നിസാരമായി എടുക്കരുത്. ഇപ്പോൾ ഈ ടേപ്പിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും നിങ്ങൾ ഒരു നിമിഷം കേൾക്കൂ. നിങ്ങളെന്നെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഇത് നിങ്ങളിപ്പോൾ വിശ്വസിക്കൂ. ഇപ്പോൾ ഒരാൾ മറ്റയാളുമായി ഒച്ചപ്പാടുണ്ടാക്കാൻ അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ബൈബിളിലെ സന്ദേശത്തെ വിശ്വസിപ്പിൻ, യേശു ക്രിസ്തുവിനെ വിശ്വസിപ്പിൻ, സ്നേഹിപ്പിൻ, ആദരിപ്പിൻ, അന്യോന്യം ബഹുമാനിപ്പിൻ. പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ ആദരിപ്പിൻ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പരിഗണിപ്പിൻ. നിങ്ങളുടെ വീട്ടിനെ ഒരുമിച്ച് കൊണ്ടുവരുവിൻ. എന്തുകൊണ്ടെന്നാൽ ഓർക്കൂ, ഈ കുഞ്ഞാട് ഒരാളിന് മാത്രമായിട്ടല്ല വീട്ടിന് വേണ്ടിയുള്ളതാകുന്നു, മുഴുവൻ വീട്ടിനെയും കൂടെ കൂട്ടേണ്ടതാകുന്നു. സകലത്തെയും അകത്തേക്ക് കൊണ്ടുവന്നിരിക്കണം. നാം അന്യോന്യം സ്നേഹിക്കണം. വിശ്വാസികൾ ലോകത്തിനും തന്നെത്താൻ അവരെ വേർപെടുത്തിയിരിക്കണം. ശ്രദ്ധിക്കൂ, സന്ദേശത്തെ കുറിച്ച് സംസാരിക്കാൻ അവർ ഇതുവരെയും ഒരുമിച്ച് കൂടിയിട്ടില്ല. അടയാളം പുരട്ടാനായി അവർ ഒരുമിച്ച് വരേണ്ടതുണ്ട്. അതാണ് നിങ്ങൾ തികച്ചും ചെയ്തിരിക്കേണ്ടത്. പാസ്റ്റർ നേവലും ഈ കൂട്ടായ്മയും ട്രസ്റ്റികളും ഡീക്കന്മാരും സഹോദരന്മാരായ നിങ്ങളും ലോകത്തിന്റെ സകല മൂടത്തരങ്ങളും വശത്തെ കിട്ടുകളുടെ സമയം ഇതാകുന്നു. സകലതും വശത്തെ കിട്ടേണ്ട സമയം ഇത് തന്നെ. നാം ഇപ്പോൾ വളരെയേറെ കണ്ടുവച്ചിരിക്കുന്നു. നാം വളരെ തീർച്ചയാക്കി തീർച്ചപ്പെടുത്തണം. അടയാളം തികച്ചും പുരട്ടിയിരിക്കണം. അതില്ലാതെ നിങ്ങൾ നശിക്കാൻ പോകുന്നു. നിങ്ങൾ തീർച്ചയായും നശിക്കും. അതാണ് ഒരേ ഒരു കാര്യം. ഓ, കൂടി വന്നിട്ട് പറയരുത്, ഞാൻ അത് വിശ്വസിക്കുന്നു. അതിന്റെ കീഴിലേക്ക് കടക്കുക, അതിലേക്ക് കടക്കുക. അത് സംഭവിക്കുന്നത് എങ്ങനെ? ഏകാത്മാവിനാൽ നാം ക്രിസ്തു യേശു ശരീരത്തിലേക്ക് സ്ഥാനമേറ്റിരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ മുഴുഹൃദയത്തോടെ വിശ്വസിക്കുക. വിശ്വസിക്കുമോ? അതിന്റെ കീഴിലാകാതെ ആരെങ്കിലും പുറമേ ആയിരുന്നാൽ അവൻ അതിന് ഉത്തരവാദിയല്ല. ആ സംസാരിച്ചതാരാണ്? ഷോർട്ട് വേവ് മുകളിൽ നിന്നോ ഉച്ചഭാഷയിൽ കൂടെ അവിടെ അവർ അതിനെ ഘടിപ്പിച്ചിരിക്കുന്നോ? ഞാൻ കേട്ടതാരോ ഷോർട്ട് വേവ്? അതെ. ഓ, അവർ അതുമായി ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ ഊഹിക്കുന്നത് അവർ എടുക്കാനായി. ഓ, കാറുകൾക്ക് വേണ്ടിയോ? എന്നോ ക്ഷമിക്കണം, ആരോ എന്തോ പറഞ്ഞു ഞാൻ കരുതി. ആർക്കോ എന്നോടെന്തോ പറയാനുണ്ടെന്നും അവർക്കതിന് കഴിയുന്നില്ലെന്നുമാണ് ഞാൻ കരുതിയത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ചുറ്റും നോക്കം ഞാൻ കണ്ടു. ഞാനൊരു ശബ്ദം കേട്ടു. ആരോ എഴുന്നേറ്റ് എന്തോ പറയാൻ ശ്രമിക്കുന്നു എന്നും അതെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നന്ദിയുണ്ട്. എന്നാൽ വിശ്വസിക്കൂ, അതിന്റെ അടിയിൽ കടക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഒരുമിച്ച് വരാതെ പറയുകയാണ്, ഇന്ന് നമുക്ക് ഗോശനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഗോശൻ വരെ പോകും. നിങ്ങളുടെ ഒട്ടകങ്ങൾ നിങ്ങൾ കയറിക്കൊള്ളൂ. ഞങ്ങളുടെ കാളവണ്ടിയെടുക്കും. ഞങ്ങൾ ജനസിനെയും ഗോൾഡ്ബർഗ്സിനെയും അങ്ങനെയുള്ള ചിലരെയും ഇവിടേക്ക് വിളിക്കും. നാം എല്ലാവരും ചേർന്ന് ഗോശനിലേക്ക് പോകും. എന്താണ് നിങ്ങൾക്കറിയാമോ? ഇന്ന് മോശം സംസാരിക്കാൻ പോകുന്നു. അതായിരുന്നില്ല അത്. ഇല്ല സാർ, സഹോദരാ, അത് രക്തത്തിന് കീഴിൽ കടന്നുകൊള്ളുക എന്നതായിരുന്നു. അതെ, തീർച്ചയായും. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതല്ല, അതിലേക്ക് കടക്കുന്നതാണ്. അവരിലൊരാൾ പറഞ്ഞു, ശ്രീമാൻ ഗോൾബർഗ്, താങ്കൾക്കറിയാമോ, അത് സത്യമാണെന്ന് ഞാൻ സത്യമായും അറിയുന്നു. അതെ സഹോദര, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. ശ്രീമാൻ ലെവൻസ്കി, അതിനെക്കുറിച്ച് താങ്കൾ എന്ത് വിചാരിക്കുന്നു? അത് നിരുപാധികമായും സത്യമാകുന്നു. ദൈവമായ യഹോവയുടെ ശക്തി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ആ ദേശത്തുനിന്നും തവളകൾ വരുന്നതും ഞാൻ കണ്ടു. ആ വനം സംസാരിക്കുന്നത് വരെ അത് സംഭവിച്ചിരുന്നില്ല. അത് യഹോവയ ദൈവം തന്നെ എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ അതെല്ലാം നല്ലതാണ്. താങ്കൾ പരിച്ഛേദനയേറ്റോ? അതെ സർ. താങ്കളൊരു വിശ്വാസിയാണോ? അതെ സർ. പിന്നെ ആ ദിവസം പാസ്റ്റർ മോശെ സംസാരിക്കുന്നവൻ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ആ രക്തത്തിന്റെ കീഴിൽ കടന്നിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവം പറഞ്ഞു, രക്തം ഒരു അടയാളമായിരിക്കും, അതൊരു അടയാളമായിരിക്കും. നിങ്ങളത്ര തന്നെ വിശ്വസിച്ചിരുന്നാലും നിങ്ങളത്ര മാത്രം പരിച്ഛേദനയിട്ടിരുന്നാലും കാര്യമില്ല. അത് ദൈവം അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയായിരുന്നു. അങ്ങനെയും മറ്റുമായി അതൊരു ഉടമ്പടിയായിരുന്നു. നിങ്ങൾ ആ രക്തത്തിന് കീഴിൽ കടന്നു കൂടിയിരിക്കണം, അതാണ് അടയാളം. അവൻ പറഞ്ഞു, ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ കടന്നുപോകും, ഇസ്രായേലിനോ അതോ ആരായാലും ശരി. അത് വിഭാഗ്യ സഭയോ വിഭാഗ്യ സഭ അല്ലാതിരുന്നാലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആ രക്തത്തിന്റെ കീഴിൽ തീർച്ചയായും വന്നിരിക്കണം. മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, പെന്തക്കോസ്റ്റൽ, വിഭാഗ്യ സഭ ആകാത്തത് നിങ്ങൾ എന്തായിരുന്നാലും അതൊരു വ്യക്തിക്ക് വേണ്ടിയാകുന്നു. നിങ്ങൾ തികച്ചും ആ രക്തത്തിന്റെ കീഴിൽ വന്നിരിക്കണം. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതല്ല, അതിനെ സ്വീകരിക്കുക. എന്നെ കേൾക്കൂ, എന്നെ കേൾക്കൂ, കർത്താവിന്റെ നാമത്തിൽ എന്നെ കേൾക്കൂ. മനസ്സിലായോ? ആ രക്തത്തിന്റെ കീഴിൽ കടന്നു വരേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി രക്തത്തിന്റെ കീഴിലാകാതിരുന്നാൽ അവൻ ഉത്തരവാദിയല്ല. ആ രക്തത്തിന് കീഴിലാകാതിരിക്കുന്ന എല്ലാവരും നശിച്ചുപോകുമെന്ന് ദൈവം വ്യക്തമാക്കിയിരുന്നു. ഞാൻ അവന്റെ വാക്കുകൾ ഉപയോഗിക്കട്ടെ, ക്രിസ്തുവിന് പുറത്തുള്ള എല്ലാവരും നശിച്ചുപോകും. നിങ്ങൾ ക്രിസ്തുവിലെ കടക്കുന്നെങ്ങനെ? 1 കൊരിന്ത്യർ 12, ഒരേ ആത്മാവിനാൽ. ഒരു കൈപിടിച്ച് കുലുക്കുന്നാലോ, ഒരു അംഗത്വത്താലോ, ഒരു വിഭാഗ്യ സഭയാലോ അല്ല. അതിനെ അവർ അങ്ങനെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അവർ ചെയ്തേക്കാം. ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും ഏക ശരീരത്തിലേക്ക് സ്നാനമേറ്റിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഉപദേശിച്ചാൽ, പൗലോസ് പറഞ്ഞു, അവൻ ശപിക്കപ്പെട്ടവൻ. അതാണ് സന്ദേശം, ക്രിസ്തുവിലേക്ക് വരിക. നോക്കൂ, അടയാളത്തിന് പുറത്തുള്ള ഒരു വ്യക്തികൾക്കും ദൈവം ഉത്തരവാദിയല്ല. ഒരു വ്യക്തിക്കും വലുതോ ചെറുതോ, പ്രശസ്തനോ ജനപ്രീതി ഇല്ലാത്തവനോ, ധനവാനോ ദരിദ്രനോ, ബന്ധിക്കപ്പെട്ടവനോ സ്വതന്ത്രനോ, ആണോ പെണ്ണോ, ദൈവം ഉത്തരവാദിയല്ല. ആ രക്തത്തിന്റെ ഉടമ്പടിയുടെ കീഴിൽ നിന്നും പുറത്തായിരിക്കുന്നവന് അവൻ ഉത്തരവാദിയല്ല. അവൻ ഉത്തരവാദിയല്ല. നിങ്ങൾ പറയും, എന്നാൽ ഓ കർത്താവേ, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവേ, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങൾ ഒരു നാൾ അറിഞ്ഞിട്ടില്ല. അവൻ ആ അടയാളം മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. നിങ്ങളത് കേൾക്കുന്നു, പറയൂ ആമേൻ. ഇപ്പോൾ അത് നിങ്ങളുടെ മേലായിരിക്കുന്നു. അവൻ കഴിഞ്ഞ ദിവസം ഇവിടെ ആ മരങ്ങൾക്കിടയിലിരിക്കുമ്പോൾ കുട്ടികളെല്ലാം വിസ്മയിച്ച് നടന്നിരുന്നു. ചോദിച്ചു, 2 ദിവസം കൊണ്ട് ഇവിടെയായിരിക്കുന്നു താങ്കൾ? ഞാൻ അണ്ണാനെ പോലും വെടിവെച്ചില്ല. ചോദിച്ചു, കാര്യമെന്താണ്? നോക്കൂ, അതായിരുന്നത്. മനസ്സിലായോ? പറഞ്ഞു, അവരുടെ മേൽ അതിനിടുക. അവരുടെ മേൽ പറഞ്ഞു, അതിനെക്കുറിച്ച് നീ എന്നോട് സംസാരിച്ചിരുന്നു. കാണുന്നോ? ഇപ്പോൾ അത് നിങ്ങളുടെ മടിയിലായിരിക്കുന്നു, അത് നിങ്ങളിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആ ഉടമ്പടിയല്ലാതെ മറ്റൊന്നിനെയും അവൻ തിരിച്ചറിയുകയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെടാതെ നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് ആ ശരീരത്തിലേക്ക് സ്ഥാനമേൽക്കുന്നു, അവനത് ലഭിക്കില്ല. നിങ്ങൾക്ക് പകരമായ മറ്റൊന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ടാകാം. താഴേക്കും മുകളിലേക്കും ചാടുന്നുണ്ടാകാം. അന്യ ഭാഷകൾ സംസാരിക്കുകയും ആത്മാവിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ടാകാം. അതിന് ഇതുമായി ഒന്നും തന്നെ ചെയ്യാനില്ല. കർത്താവിന് നാമത്തിൽ ഇത് കേൾക്കൂ. ദൈവം അത് തിരിച്ചറിയുകയില്ല. അത് വിഗ്രഹാരാധികൾ ചെയ്യുന്നു, മന്ത്രവാദികൾ അത് ചെയ്യുന്നു. നിങ്ങൾ പറയും, ഞാനൊരു പണ്ഡിതനാണ്, ഞാൻ ഇതും അതും മറ്റേതും ചെയ്യുന്നു. നിങ്ങൾക്ക് എത്രമാത്രം പാണ്ഡിത്യമുണ്ടെന്ന് അവൻ കാര്യമാക്കുന്നില്ല. നോക്കൂ, അത് പിശാചനുമുണ്ട്. അവൻ ആ അടയാളം മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. അത് സമയത്തിന്റെ സന്ദേശമാകുന്നു, അത് ഈ ദിവസത്തെ സന്ദേശമാകുന്നു, അത് ഈ സമയത്തിന്റെ സന്ദേശമാകുന്നു. യേശു ക്രിസ്തു നാമത്തിൽ അതിനെ സ്വീകരിക്കൂ. പകരമായ ഒന്ന്, പകരമായിട്ടുള്ള എന്തെങ്കിലും പിശാചിന് നിങ്ങളുടെ മേൽ ഇടാൻ കഴിയും. ഒരു മിഥ്യാ സ്നേഹത്തെ പോലെ, തന്റെ ഭാര്യയല്ലാതെ മറ്റു സ്ത്രീയെ ഒരു പുരുഷൻ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് പോലെ, അതല്ല ഒരു ഭാര്യ മറ്റേയാളെ, അതുമല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും നാണം കെട്ട ഒരു കാര്യം പോലെ, അത് വാസ്തവമായ സ്നേഹമല്ല, അത് പിശാചാകുന്നു. അവന്റെ പ്രവൃത്തി അതാണ്. അതിനു പകരമായി അവൻ നിങ്ങളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും ആകുന്നു. ഓ ആനന്ദമോ, മദ്യപിച്ചിട്ട് അതിനെക്കുറിച്ച് നന്നായി ആസ്വദിക്കാനോ പറയും, എനിക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു. ഞാൻ പുറത്തുപോയി ഒരു ക്വാർട്ടർ മദ്യം വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനെ മറന്നു കളയും, അതൊരു മരണമാകുന്നു. ദൈവം നിങ്ങളുടെ ആനന്ദമാകുന്നു, ദൈവം നിങ്ങളുടെ ബലമാകുന്നു. സന്ദേശം അറിഞ്ഞിട്ട്, സത്യം അറിഞ്ഞിട്ട് നമുക്കിപ്പോൾ എല്ലാമായി അത് മതിയാകും. അവൻ എനിക്ക് സകലത്തിനും മതിയായവനാകുന്നു. അവനിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവനിലാകുന്നു. അതാണ് നമ്മുടെ ബലം. എന്റെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ ആനന്ദത്തിനായി അവനിലേക്ക് നോക്കൂ, നിങ്ങളുടെ ബലത്തിനായി അവനിലേക്ക് നോക്കൂ, നിങ്ങളുടെ സന്തോഷത്തിനായി അവനിലേക്ക് നോക്കൂ. അവനെന്റെ സമാധാനമാകുന്നു, അവനെന്റെ ആനന്ദമാകുന്നു, അവനെന്റെ സ്നേഹമാകുന്നു, അവനെന്റെ ജീവനാകുന്നു. അതൊരു ഉടമ്പടി, വാതിലിന് മേലുള്ള അടയാളമാകുന്നു. നിങ്ങൾ ആരായിരുന്നാലും ശരി, അതിന്റെ കീഴിൽ നിന്നും പുറത്തായിരിക്കുന്ന ഒരു വ്യക്തിക്കു പോലും ഉത്തരവാദിയല്ല, അവൻ ഉത്തരവാദിയല്ല. കൂടാതെ ഓർത്തിരിക്കൂ, മുഴുവൻ കുടുംബത്തെയും കൂട്ടിയിരിക്കണം, ഒരുമിച്ചു കൊണ്ടുവന്നിരിക്കണം. ഓർത്തിരിക്കൂ, നിങ്ങൾ പറയും, അതെ, എന്റെ ഡാഡ് ഒരു പാസ്റ്ററാണ്, എന്റെ സഹോദര എന്റെ പാസ്റ്റർ എന്റെ, അതും സത്യമായിരിക്കാം. എന്നാൽ നിങ്ങളെപ്പറ്റി എന്താണ്? ഓർത്തിരിക്കൂ, അടയാളം പ്രദർശിപ്പിച്ചാലേ സുരക്ഷയുള്ളൂ. ഒരു മനുഷ്യൻ ഇവിടെ ഇതിന്റെ കീഴിലും, അവന്റെ മകൻ തെരുവിന്റെ മറുവശത്തുമായിരിക്കുന്നു, അവൻ അപകടത്തിലായിരിക്കുന്നു, അവൻ നശിക്കും, അവന്റെ ഡാഡ് രക്ഷപ്പെട്ടേക്കാം. അഥവാ മകൻ ഇവിടെ ആയിരിക്കുകയും അവന്റെ ഡാഡ് അവിടെ ആയിരുന്നാലും അവന്റെ ഡാഡ് നശിക്കും. അടയാളം മാത്രം, ഞാൻ അടയാളം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും, അതാണ് ഏക കാര്യം. നിങ്ങൾ പറയും, അതെ, എന്റെ മകനൊരു പ്രാസംഗികനാണ്. അമ്മമാർ പറയും, എനിക്ക് ഏറ്റവും നല്ല ബാലനെ കിട്ടിയിരിക്കുന്നു, അഥവാ ഏറ്റവും നല്ല ബാലികയെ, അവരാണ് ഏറ്റവും മാധുര്യമേറിയ കാര്യങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്നേഹം പോലെ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു, അനുസരണയുള്ളവരാണ്. അവർ അങ്ങനെയുള്ളതിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങളെപ്പറ്റി എന്താണമ്മേ? നിങ്ങൾ പറയും, എന്റെ അമ്മ ഒരു മാധുര്യമേറിയ വസ്തുവാണ്, അവൾ മരിച്ചാൽ അവൾ സ്വർഗത്തിൽ പോകാൻ പോകുന്നു എന്നെനിക്കറിയാം, കാരണം അവൾക്ക് വാസ്തവമായും ആ അടയാളം കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ കുറിച്ച് എന്താണ് സഹോദരി? മുഴുവൻ കുടുംബത്തെയും കീഴിൽ കൊണ്ടുവന്നിരിക്കണം. നിങ്ങൾ ക്ഷീണിച്ചു പോയോ? ഞാൻ ഇപ്പോൾ 12 മണിയായിട്ടുള്ളൂ. ഒരു നിമിഷം എനിക്ക് വേണമെങ്കിൽ അതിനോട് നിർത്തി വീണ്ടും രാത്രി തുടരാൻ സാധിക്കും. നിങ്ങൾ അല്പം കൂടി കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അതിനിപ്പോൾ ധൃതിയിലാക്കാം. ഞാൻ അതിനെ നേരെ ഇവിടെ കൊണ്ടുവരാം, കാരണം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ അഭിഷേകത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടയാളം പ്രദർശിപ്പിച്ചാൽ മാത്രം പിന്നെ ആ അടയാളമായ രക്തത്തിന്റെ കീഴിൽ മുഴുവൻ കുടുംബം ഉണ്ടായിരിക്കണം. പപ്പായും അമ്മായും, നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് എനിക്കറിയാം. എനിക്കും കൂടെ കുഞ്ഞുങ്ങളുണ്ട്, അവർ രക്ഷപ്പെടുന്നത് എനിക്ക് കാണേണ്ടതുണ്ട്. ഇന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്, കാണുന്നോ, എനിക്ക് സഹോദരന്മാരുണ്ട്, എനിക്ക് സഹോദരിമാരുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരുണ്ട്, അവരെയും കൂടെ രക്ഷപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓർക്കൂ, അടയാളത്തിന്റെ പ്രദർശനത്തെ കൂടാതെ അവർ നശിച്ചു പോകും, അവർക്ക് പുനരുത്ഥാനം ഉണ്ടായിരിക്കില്ല. അത് ശരിയാണ്, അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. അടയാളം പ്രദർശിപ്പിച്ചാൽ മാത്രം. നോക്കൂ, യോശുവ അത് വായിക്കാൻ നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു. ഇത് കുറിച്ചെടുക്കൂ, യോശുവ 2 അധ്യായം. അന്യജാതിയിൽപ്പെട്ട വേശ്യ രാഹാബ് ആയിരുന്നു കരുതുന്നു. ഓ, അത് ഏകദേശം 9 മണിയോടത്തായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു. നോക്കൂ, അതെങ്ങനെയായിരുന്നു എന്ന് അതെടുത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കൂ, ഈ അന്യജാതി വേശ്യയും അവളുടെ മുഴുവൻ കുടുംബവും, അവൾ ഒരു വിശ്വാസിയായിരുന്നു, അവളുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും രക്തനിറമായ ചരടിന്റെ അടിയിൽ കടക്കണമായിരുന്നു. അവരതിന്റെ കീഴിലേക്ക് പോകണമായിരുന്നു, അല്ലെങ്കിൽ അവർ നശിച്ചു പോകും. അവർ ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് കേട്ടിരുന്നു. ദൈവം തന്റെ ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രദർശിപ്പിക്കുന്നു എന്നും അവരതിനെ സ്വീകരിച്ചിരുന്നു എന്നും അവർ കേട്ടിരുന്നു. അവൾക്ക് അത് സ്വീകരിക്കേണ്ടിയിരുന്നു. ദൈവം സംഹാരദൂതൻ വരികയായിരുന്നു. അവരതറിഞ്ഞിരുന്നു, ആ ദൂതൻ യോശുവയായിരുന്നു. അവർ നിരയിലായിരുന്നു. അങ്ങനെ തന്നെ ലോകത്തിലെ ഓരോ രാജ്യവും ദൈവത്തിന്റെ ന്യായവിധിയുടെ നിരയിലാകുന്നു. ഈ വേശ്യ അവൾ കേട്ടിരുന്നു, വിശ്വാസം കേൾവിയാൽ വരുന്നു. അവൾ പറഞ്ഞു, മുഴുവൻ രാജ്യവും നിങ്ങൾ മൂലം അസ്വസ്ഥരായിരിക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ആ ചാരന്മാരെ അവിടേക്ക് അയച്ചത് അതിനുള്ള തയ്യാറെടുപ്പും മറ്റും നടത്താനായിട്ടായിരുന്നു. അവൾ ആ പുരുഷന്മാരെ ബഹുമാനിച്ചു, മാത്രമല്ല അവളും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, നിങ്ങളുടെ ദൈവമെന്ന് ഞാൻ അറിയുന്നു, അവൻ ചെയ്ത മഹത്തായ കാര്യങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അവൻ ഓഗിനോട് ചെയ്തതെന്താണെന്ന് എനിക്കറിയാം. വ്യത്യസ്ത രാജ്യങ്ങളോടും അവൻ എന്തു ചെയ്തെന്നോ ഞാൻ അറിയുന്നു. അവനെ അംഗീകരിച്ചവർ രക്ഷ പ്രാപിച്ചെന്ന് ഞാൻ കണ്ടു. അവനെ അംഗീകരിക്കാത്തവരെല്ലാം നശിച്ചുപോയി. ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ പറഞ്ഞു, ഓ എന്റെ, അവിടെയാണ് നിങ്ങൾ. ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ ശ്രദ്ധിക്കൂ, ദൈവം ചെയ്തുകൊണ്ടിരുന്നെന്താണെന്ന് യെരിഹോ കേട്ടിരുന്നു. എന്നാൽ അവരാ മുന്നറിയിപ്പെടുക്കാൻ ആഗ്രഹിച്ചില്ല. ഈ രാജ്യത്തിനു ചുറ്റും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് കേൾക്കാത്ത ഒരു ഭാഗ്യസഭ പോലും കാണില്ല. അവർ ആ മുന്നറിയിപ്പെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ മഹത്തായ ശക്തിയും അടയാളങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവൻ എന്തെല്ലാം ചെയ്തു? അവൻ നേരെ ചെങ്കടലിലൂടെ അതിലുണങ്ങിയ നിലം പോലെ കടക്കുമാറാക്കി. അവൻ ഉളവാക്കി, അവൻ വസ്തുവകളെ സൃഷ്ടിച്ചു, താവളകളെ ഉണ്ടാക്കി. പേൻ അന്തരീക്ഷം നിന്നും ഈച്ചകൾ വന്നു. അവന്റെ വചനത്താൽ അവന്റെ പ്രവാചകനിലൂടെ അവയെ സൃഷ്ടിച്ചു. അതൊരു രഹസ്യമായിരുന്നില്ല, അവരതറിഞ്ഞിരുന്നു. കൂടാതെ രാഹാവ് പറഞ്ഞു, ഞാനത് കേട്ടിരിക്കുന്നു. ഞാൻ ഈ അവിശ്വാസികളോടൊപ്പം നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല സാർ, ന്യായവിധി അതിനെ പിൻപറ്റുമെന്ന് അറിഞ്ഞിരുന്നു. കാരണം അവർ നേരെ നിരയിലായിരുന്നു. അവൾ അതറിഞ്ഞിരുന്നു. അതിനാൽ അതൊന്നും രക്ഷപ്പെടാനായി അവർ ഒരു വഴിയുണ്ടാക്കി. യെരിഹോയിലെ അവരുടെ സ്വന്തമായ വലിയ വിഭാഗ്യസഭയ്ക്ക് ദൈവത്തിന്റെ ക്രോധത്തെ തടയാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. നോക്കൂ, അവരുടെ സ്വന്തമായ വലിയ വിഭാഗ്യസഭ അത് തന്നെയാണ് ഇന്നുള്ള അനേകർ ചിന്തിക്കുന്നത്. ഓ തീർച്ചയായും ദൈവം അത് ചെയ്തില്ല. അതാണ് സാത്താൻ ഹവോയോടും പറഞ്ഞത്. ഓ തീർച്ചയായും ദൈവം അങ്ങനെ ചെയ്യില്ല. അവൻ ചെയ്യും, കാരണം അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നോക്കൂ, അതവന്റെ വചനമായിരുന്നു. അതെ സാർ, ഒരു മനുഷ്യൻ ജനിക്കാതെ ജനിച്ചവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കാണുന്നു, നോക്കൂ, ഇതിനാൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് സകല മനുഷ്യന്മാരെയും അങ്ങനെയും മറ്റുമാകുന്നു. ശരി, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓ, എന്ത് സംഭവിച്ചു? ഇപ്പോൾ അവരെ അടച്ചിട്ടു. ഇവിടെ ഊരുണർ നടത്താൻ പാടില്ല. ഞങ്ങളുടെ വിഭാഗ്യസഭ അതിനെ ഏറ്റെടുത്ത് നടത്തില്ല. അത്തരത്തിലെ ഒരു മൂടത്തരം ഞങ്ങളുടെ ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ ഒരാളും ആ യോഗത്തിന് പോകരുതെന്ന് ഞാൻ വിലക്കുന്നു. ഹം, യെരിഹോ നാശത്തിന്റെ നേർക്കുള്ള നിരയിലായിരുന്നു. എന്നാൽ മുൻകുറിക്കപ്പെട്ട വിത്തിനായി അവിടേക്ക് എവിടെ കൂടെയെങ്കിലും ചില ടേപ്പ് ബോയ്സ് നുഴഞ്ഞു കയറിട്ടുണ്ടാകും. അവർ അവളുടെ വീട്ടിൽ നുഴഞ്ഞു കയറി ചില ടേപ്പുകളെ കളിപ്പിച്ചു. സന്ദേശം സ്വീകരിക്കാനായി അവളുടെ സ്വന്തം വീടിനെ അവൾ ഒരു ആലയമാക്കി മാറ്റി. നിങ്ങൾക്കറിയാമോ, അവർക്ക് ഇന്നും അവരെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയും മുൻകുറിക്കപ്പെട്ട വിത്തിന് സന്ദേശം കിട്ടും. അവിടെ അത് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അതവിടെ കിട്ടും. അതിനാൽ അനീതി ചെയ്യുന്നതോടൊപ്പം നീതിമാൻ നശിച്ചുപോകയില്ല. അതിലേക്ക് ദൈവമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ഏതെങ്കിലും വിധത്തിൽ അതവിടെ നുഴഞ്ഞു കയറും. എങ്ങനെയെന്ന് നമുക്കറിയില്ല. അവരതിനെ ഏറ്റെടുത്ത് നടത്തുന്നില്ലെങ്കിലും മുൻകുറിക്കപ്പെട്ട ചില വിത്തുകൾ അവിടെയുണ്ട്. ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആർക്കും ആ വേശ്യ മുൻകുറിക്കപ്പെട്ട ഒരുവളായിരുന്നു എന്നറിയാൻ സാധിക്കും. തീർച്ചയായും അവളായിരുന്നു. അവൾക്ക് സംഭവിച്ചില്ല. ബൈബിൾ പറയുന്നു, അവിശ്വാസികളോടൊപ്പം അവൾ നശിച്ചുപോയില്ല. അത് ശരിയാണ്. അവൾ സമയത്തിന്റെ സന്ദേശത്തെ വിശ്വസിച്ചു. തന്റെ ദൂതന്മാരാൽ ദൈവം അവൾക്കൊരു അടയാളം കൊടുത്തു. പറഞ്ഞു, ഒരു രക്തനിറമുള്ള ചുവപ്പ് ചരടെടുത്ത് അതിനെ നിന്റെ കെട്ടി. പറഞ്ഞു, നീ അവിടെ ആ ചരട് കെട്ടാതിരുന്നാൽ അഥവാ അവിടെ അതിനെ ഇട്ടിരുന്നില്ല എങ്കിൽ അതിലൂടെ ഞങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. ഞങ്ങളുടെ പ്രതിജ്ഞയിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. പിന്നെയും പറഞ്ഞു, നീ അതിന്റെ കീഴിൽ നിന്നും മാറിപ്പോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഓ എന്റെ രാഹാബേ, ഇവിടെ മുൻകുറിക്കപ്പെട്ടവരായിട്ടുള്ള ഓരോ വിത്തിനെയും നീ അവിടേക്ക് പോയി വേട്ടയാടി കൊണ്ടുവരണം. നിന്റെ ഡാഡിനെയും നിന്റെ മമ്മിയെയും കൊണ്ടുവരണം. കാരണം വളരെ അടുത്ത് മിസ്രായിമിലെ ആ ഉടമ്പടിയുടെ കീഴിൽ നിന്നും കടന്നു വന്നതേയുള്ളൂ. ആ അടയാളത്തിന് കീഴിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാത്തെല്ലാം നശിച്ചുപോയിരുന്നു. രാഹാബേ, ഞാൻ നിനക്കൊരു അടയാളം തരുന്നു. അതൊരു ചിഹ്നമായിരിക്കും. കർത്താവ് നാമത്തിൽ പറയുന്നതുപോലെ പിന്നെയും ഞാൻ പറയുന്നു, നീ അത് സ്ഥാപിച്ചാൽ ആ ദൂതനുമായി എനിക്കതിനെപ്പറ്റി പരിചയമുണ്ട്. യോശുവയുടെ സംഹാരദൂതൻ എനിക്കറിയാം. അവൻ ദൈവത്തിന്റെ സംഹാരദൂതനാകുന്നു. എനിക്കവനെ പരിചയമുണ്ട്. അവിടെ ഒരു അടയാളത്തിന്റെ ചിഹ്നമുണ്ടായിരിക്കണം എന്നവൻ അറിയുന്നു. നീ അതിനെ അവിടെ തൂക്കിയിട്ടാൽ ഞാൻ നിനക്കുറപ്പ് പറയുന്നു, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. ദൈവവും കൂടെ ആ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. അതായത് അതിന്റെ കീഴിലല്ലാതിരിക്കുന്ന സകല നശിച്ചുപോകുകയും അതിന്റെ കീഴിലുള്ള സകലതും ജീവിച്ചിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇന്നും അതേ പ്രതിജ്ഞ തന്നെ. അതേ കാര്യം നോക്കൂ, സന്ദേശത്തെ വിശ്വസിക്കാത്തതോടൊപ്പം നശിക്കാൻ ഞാൻ നിങ്ങളെ വിടുകയില്ല. മാത്രമല്ല, അവർ ചെയ്തിരുന്ന പ്രവൃത്തികളെല്ലാം അവൾ കേൾക്കുകയും അവളത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഏകദേശം അവളായിരുന്നു. മുഴുവൻ പട്ടണത്തിലും അവളും അവളുടെ പിതാവും ഒരു ചില സഹോദരന്മാരോ ആ വിധമുള്ളവരോ മാത്രമേ അത് വിശ്വസിച്ചുള്ളൂ. അത് എത്ര കുറച്ചു പേരാണെന്ന് കാണുന്നോ? ഇവിടെ നിന്നും അവിടെ നിന്നും ഓരോന്ന്, ഒരു സംസ്ഥാനത്തുനിന്നും ഓരോ ചെറിയ കുടുംബം കടന്നു വരും. അത് ശരിയല്ലേ? കൃത്യമായും ഇപ്പോൾ ഇവിടെ നാം സംസാരിക്കുന്ന സത്യമാണ്. അതിന്റെ പ്രതിരൂപം എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ രൂപം എന്തായിരുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിന്റെ നിഴൽ എന്താണ്? ഇപ്പോൾ നിങ്ങൾക്കതിന്റെ വാസ്തവമായ കാര്യം എന്താകാൻ പോകുന്നു എന്നറിയാൻ സാധിക്കുന്നു. മനസ്സിലായോ? അവന്റെ ശക്തിയെ പ്രദർശിപ്പിച്ചിരുന്നു. ന്യായവിധിയുടെ നിരയിലായിരുന്നു. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ തികച്ചും വിശ്വസിച്ചിരിക്കണം. അതെ സാർ, കാണുന്നോ? കൂടാതെ ഈ ചെറിയ ഈ ദൂതന്മാർ ഈ വ്യക്തികൾ അവിടേക്ക് പോകുകയും വിശ്വസിച്ച ആ മുൻകുറിക്കപ്പെട്ട വിത്തിനെ പിടിക്കുകയും ചെയ്തു. ഈ ദൂതന്മാരെ സ്വീകരിക്കാൻ അവൾ അവളുടെ വീട്ടിനെ ഒരു ആലയമാക്കി. അവരുടെ ആലയങ്ങളിൽ അവർ അവരെ അനുവദിച്ചിരുന്നില്ല. ഇല്ല സാർ, കാണുന്നോ? അങ്ങനെ അവൾ. മാത്രമല്ല, അവർ നിങ്ങളെയും അനുവദിക്കില്ല. അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ നിങ്ങളെ തൊഴിച്ചു പുറത്താക്കും. അതെ, മനസ്സിലായോ? അത് വിശ്വസിച്ച അവളുടെ പട്ടണത്തു നിന്നുള്ള എല്ലാവരെയും അവൾ കൂട്ടിക്കൊണ്ടുവന്നു, ആ അടയാളത്തിന് കീഴിലാക്കി. കൃത്യമായും അത് തന്നെ ചെയ്യുന്നതാണ് ഇന്ന് ഏറ്റവും നല്ലത്. നിങ്ങളുടെ പ്രിയമുള്ളവർ ആരെങ്കിലും രക്ഷിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ നിങ്ങളിപ്പോൾ തന്നെ ഉള്ളിലെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതം. മനസ്സിലായോ? ദൈവത്തിന്റെ ക്രോധം ആ വലിയ പട്ടണത്തെ നശിപ്പിച്ചപ്പോൾ അടയാളത്തിന്റെ ചിഹ്നം അവളുടെ വീടിനെ സുരക്ഷിതമാക്കി. ആമേൻ. എന്താണ് ആ ചിഹ്നം? അവളുടെ അടയാളത്തിന്മേലായിരുന്നു, അഥവാ ആ അടയാളം അവളുടെ വീട്ടിലുണ്ടായിരുന്നു. പട്ടണത്തിലെ ശേഷിച്ചിരുന്ന സ്ഥലമെല്ലാം മണ്ണിലേക്ക് വീണു. അതെന്തായിരുന്നു? യോശുവ ദൈവത്തിന്റെ ദൂതൻ, സ്വയം ദൈവം തന്നെ തന്റെ ദൂതന്റെ സന്ദേശത്തെ അംഗീകരിച്ചിരുന്നു. ആമേൻ. അത് അതിനെ തെളിയിച്ചു. അവർ സന്ദേശത്തെ അംഗീകരിച്ചിരുന്നു. അവൻ തന്റെ ദൂതന്റെ സന്ദേശത്തെ അംഗീകരിച്ചിരുന്നു. പട്ടണം മുഴുവനും നിലത്തു വീണപ്പോൾ അവിടെ രാഹേലിന്റെ വാതിലിന് മേലായി രക്തനിറമുള്ള ചരടുണ്ടായിരുന്നിട്ട് മറ്റുള്ളവയെല്ലാം നിലംപരിശായി. അതിനുശേഷം സംഹാരദൂതൻ ആ പട്ടണത്തിലുണ്ടായിരുന്ന സകലത്തെ നശിപ്പിച്ചുകൊണ്ട് നേരെ മുന്നിലേക്ക് പോയി. ഒരു വസ്തുവിന്റെ കഷ്ണം പോലും ശേഷിപ്പിച്ചില്ല. ആ വിഭാഗീയ സഭയിൽ നിന്നും ഒരു വസ്തുവിന്റെ ഏതെങ്കിലും ഒരു കഷ്ണം ഒരുവൻ എടുക്കുമെങ്കിൽ അവനെ അതിനോട് ചേർത്ത് നശിപ്പിക്കുമായിരുന്നു. സകലത്തെയും എടുത്ത് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. എപ്പോഴെങ്കിലും അത് പണിയാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവനത് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവന്റെ ആദ്യജാതൻ മരിച്ചു പോകുകയും അങ്ങനെയും മറ്റുമാകുന്നു. ദൈവം അതിനെ അങ്ങനെയാണ് ശപിച്ചിരിക്കുന്നത്. ആ നിരസിക്കപ്പെട്ട വലിയ കാര്യം കൃപയുടെയും കരുണയുടെയും സന്ദേശമായിരുന്നിട്ടും അവർ സുരക്ഷിതരും ഭദ്രരുമായിരുന്നിട്ടും ഇന്ന് അനേക ജനങ്ങൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ഞാനൊരു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ ഭദ്രമായി സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള മൂഢത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. രക്തം നിങ്ങൾക്ക് അടയാളമായിരിക്കും. രക്തത്തിലുണ്ടായിരുന്ന ജീവനായി ആത്മാവിപ്പോൾ നിങ്ങളുടെ അടയാളമായിരിക്കുന്നു. അതുപോലെ നമുക്ക് ചിന്തിക്കാം, അവർ മിസ്രായീമിൽ ഉപയോഗിച്ചിരുന്ന അതേ അടയാളം തന്നെ, മിസ്രായീമിലുണ്ടായിരുന്ന അതേ ജീവന്റെ അടയാളം മിസ്രായീമിലുണ്ടായിരുന്നത്, ദൈവം അതേ ചിഹ്നം തന്നെ അവിടെ ഉപയോഗിച്ചു. യോശുവ യേശുവിന്റെ ഒരു സമ്പൂർണ്ണ മാതൃകയായി അവന്റെ ദൂതന്മാർ പ്രസംഗിച്ച അടയാളത്തിന്റെ ചിഹ്നവുമായി ശരിയായി നിന്നു. യോശുവ അവനത് പറയുമ്പോൾ അവൻ പറഞ്ഞു, ആ വീടോ അതിലുള്ള യാതൊന്നും തന്നെ തുടരുത്, അത് കർത്താവിനായി കരുതി വച്ചിരിക്കുന്നു. ആമേൻ. ഒരു അന്യജാതി, ഒരു വ്യഭിചാരിണി, വേശ്യാവൃത്തി ചെയ്യുന്നവൾ, അവൾ കേട്ടപ്പോൾ വിശ്വസിക്കുകയും അടയാളം അവിടെ പുരട്ടുകയും ചെയ്തു. പാപത്താൽ നിങ്ങൾ എത്രമാത്രം കുനിഞ്ഞിരിക്കുന്നു എന്ന് കാര്യമാക്കുന്നില്ല. നിങ്ങൾ എന്തു ചെയ്തിരുന്നാലും അതിനിതുമായി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ആ അടയാളം പുരട്ടുക, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അവിടെ വലിക്കുന്ന എന്തോ ചിലതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആ അടയാളം പുരട്ടുക. ആ മഹാനായ യോശുവ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷകൻ. അങ്ങനെ തന്നെ യേശു എന്നാൽ രക്ഷകൻ എന്നാകുന്നു. മാത്രമല്ല, യോശുവ അവന്റെ ദൂതന്മാരെ കേട്ടപ്പോൾ അവന്റെ ദൂതന്മാർ തിരികെ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൽപ്പനകളെ അനുസരിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ ടേപ്പ് കേൾപ്പിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീ ഞങ്ങൾക്കത് കിട്ടി. അത് വിശ്വസിച്ച ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടുമുട്ടി. അവിടെ പിന്നിലുള്ള ചുവന്ന അടയാളത്തിന് കീഴിൽ വരുന്ന ഓരോരുത്തരും അത് അടയാളമായി അർത്ഥമാക്കുന്നു എന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞു. ഇപ്പോൾ ഞാനത് പ്രസംഗിച്ചിരിക്കുന്നു. യോശുവെ, താങ്കളത് മാനിക്കുമോ? അത് ചെയ്യാനായി ഞാൻ നിങ്ങളെ അയച്ചിരുന്നു. ആമേൻ. പിന്നെ അതിന് ദൈവം അതിനെ മാനിച്ചു. ആ വീട് വീണില്ല. യോശു അവിടെ നിന്നുകൊണ്ട് സകലത്തെ നശിപ്പിക്കാൻ സൂചന കൊടുത്തിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോൾ രാഹാബും അവളുടെ എല്ലാ ആളുകളും ശരിക്കും അവരുടെ കൈവശമുള്ള എല്ലാ സാധനങ്ങളുമായിരുന്നു. ആമേൻ. ആമേൻ. അവരുടെ കൈവശമുണ്ടായിരുന്ന സകല സാധനങ്ങളുമായി സുരക്ഷിതമായിരുന്നു. അവർ അവിടെ തന്നെ നിന്നു. ജനാലയുടെ പുറത്തേക്ക് പോലും നോക്കേണ്ടി വന്നില്ല. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തിരുവെഴുത്ത് വായിക്കാൻ കഴിഞ്ഞിരുന്നു. അവൾ നേരെ തിരികെ വന്ന് ഒരു വ്യക്തിയുടെ ശ്രദ്ധ അവളിലേക്ക് തിരിപ്പിച്ചു. പട്ടാളത്തിലെ ഓരോ ജനറലുമായി അവളെ വിവാഹിതയാക്കി. അങ്ങനെ കൊണ്ടുവരപ്പെട്ട് ബെത്ലഹേമിലേക്ക് വന്നു. അവരോടൊപ്പം അവളുടെ ഭാഗവും അവൾക്ക് വീതിച്ചു കൊടുത്തു. അവൾ ഒന്നിനെ കൊണ്ടുവന്നു, അവൾ ഒരു പ്രശസ്ത മകനെ കൊണ്ടുവന്നു. ആ പ്രശസ്ത മകൻ മറ്റൊരു പ്രശസ്ത മകനെ കൊണ്ടുവന്നു. ആ മകൻ മറ്റൊരു പ്രശസ്ത മകനെ കൊണ്ടുവന്നു. ആ വളരെ പ്രശസ്തനായ മകൻ കടന്നു വരുവോളം കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അവിടെ പിന്നിലായി ഓബേദിലൂടെയും ജസീലൂടെയും അങ്ങനെ ദാവീദിലൂടെയും മറ്റുമായിരുന്നു. അത് ശരിയാണ്. വേശ്യയായ റാഹാബ് അവൾ ദൂതനെ വിശ്വസിച്ചതിനാൽ അവൾ ആ അടയാളം പുരട്ടി അവളുടെ ഭവനം രക്ഷപ്പെട്ടു. അഥവാ അവിടെ ഉണ്ടായിരുന്ന നശിച്ചുപോയോടൊപ്പം അവൾ നശിച്ചുപോയില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഓ പറയൂ, നിങ്ങളത് തിരിച്ചറിയുന്നോ? അതിന്റെ കീഴിൽ മിസ്രായിമിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. യെരിഹോവിൽ അതിന്റെ കീഴിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. അതിന്റെ കീഴിൽ ഉണ്ടായിരിക്കുന്നവരെല്ലാം രക്ഷപ്പെടും. ആ രക്തബന്ധം, രക്തക്കുഞ്ഞാട് യേശുക്രിസ്തുവിന്റെ ഒരു മാതൃകയാകുന്നു. എബ്രായർ 13:10-20 ആകുന്നു. അത് വായിക്കാൻ എന്റെ പക്കൽ സമയമില്ല. അത് എഴുതിയെടുക്കൂ. ഞാനത് വായിക്കാൻ പോവുകയായിരുന്നു. അതിനെ അവിടെ നിത്യമായ ഉടമ്പടിയാൽ എന്ന് വിളിച്ചിരുന്നു. യേശുക്രിസ്തു രക്തത്തെ നിത്യമായ ഉടമ്പടി എന്ന് വിളിക്കുന്നു. അതെ സാർ, നിത്യമായ ഉടമ്പടി. അതിനെ ശാശ്വതമായ ഉടമ്പടി എന്ന് എന്തുകൊണ്ട് വിളിച്ചില്ല? കാരണം അതിന് ശാശ്വതമായിരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നാം വീണ്ടെടുക്കപ്പെട്ടപ്പോൾ തന്നെ അതെല്ലാം കഴിയുമായിരുന്നു. അതൊരു നിത്യ നിയമമായി. അതിന്റെ അർത്ഥം ഒരു പ്രത്യേക കാലയളവിലേക്ക് ആ സമയം നീങ്ങിപ്പോകുവോളം അവിടെ മറ്റൊന്നുണ്ടായിരിക്കില്ല എന്നാകുന്നു. സമയം മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഉടമ്പടി ആവശ്യമായി വരുന്നില്ല. എന്നാൽ ആ സമയം കടന്നു പോകുവോളം നമുക്ക് ആ ഉടമ്പടി ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ ഓർക്കൂ, എബ്രായർ 13:10-20 ഒരു നിത്യമായ ഉടമ്പടി. ദൈവത്തിന്റെ രക്തബന്ധത്തിന്റെ വാഗ്ദാനം നമ്മെ പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കുന്നു. ആമേൻ. പാപം സ്വന്ത ജഡത്തിൽ അവനിൽ ഒരു പാപവുമില്ല. അവനെ ആരാധിക്കുകയും അവന്റെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ശക്തിയെ കാണിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ രക്തബന്ധം, അടയാളബന്ധം, ഉടമ്പടിയുള്ള ജനങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിട്ട് ഇവിടെ അത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. ഉടമ്പടി പ്രദർശിപ്പിക്കുന്നതാകുന്നു. കാണുന്നോ? പുതിയ നിയമം, നിയമം അർത്ഥമാക്കുന്നത് ഉടമ്പടി എന്നാണ്. അത് ശരിയാണ്. അത് അങ്ങനെയല്ലേ ഡോക്ടർ വേൽ? നിയമമെന്നാൽ ഉടമ്പടി, പുതിയ നിയമമെന്നാൽ പുതിയ ഉടമ്പടി. പഴയ നിയമം പണ്ടത്തേതായി ആട്ടുകൊറ്റന്റെ കീഴിലായി ആ ജീവന് വിശ്വാസിനുമൽ തിരികെ വരാൻ കഴിയില്ലായിരുന്നു. പുതിയ നിയമം ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. അവന്റെ ജീവൻ നമ്മുടെ മേൽ തിരികെ വന്നിരിക്കുന്നു. രക്തത്തിലുണ്ടായിരുന്ന ജീവൻ മനസ്സിലായോ? പുതിയ നിയമത്തിന് രക്തമാണ് ജീവൻ. നോക്കൂ, കുഞ്ഞാട് രക്തത്തിൽ നിന്നുള്ള ജീവൻ, അതിന്റെ അർത്ഥം പുതിയ നിയമം, പുതിയ ഉടമ്പടി എന്നാകുന്നു. അതായത് ദൈവം ആ കാലം കഴിഞ്ഞ ശേഷം എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും. കാണുന്നോ? മനസ്സിലായോ? കല്ലിന്റെ പലകയിലോ ആട്ടുകൊറ്റന്റെ രക്തത്താലോ അല്ല. അതിനാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരുന്നു, അതെ, എനിക്ക് ഇവിടെ രക്തം പുരട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി എന്ത് പറയുന്നു? നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ നോക്കൂ. ജനങ്ങളുമായി ഞാൻ ആത്മീയ ഉടമ്പടി ഉണ്ടാക്കും. അതവന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുന്നു. യോഹന്നാൻ 14:12 പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. പുതിയ നിയമം, പുതിയ ഉടമ്പടി, പുതിയ ജീവനാകുന്നു. ദൈവം ആവശ്യപ്പെട്ടിരുന്ന ഓരോ ആവശ്യവും യേശു നമുക്കായി നിർവഹിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. വാസ്തവമായും രക്തത്തിനടിയിൽ ഇനി ഒരു ശിക്ഷാവിധിയും ചെയ്യാൻ കഴിയാത്തടത്ത് നമ്മെ തിരികെയാക്കി എന്നാകുന്നു. റോമർ 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് വിശ്വസിക്കുന്നവർക്ക് എന്നല്ല, ക്രിസ്തുവേശുള്ളവർക്ക്. ജഡത്തിനിഷ്ടപ്രകാരം നടക്കുന്നവരല്ല, ആത്മാവിനിഷ്ടപ്രകാരം നടക്കുന്നവർ. എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. മനസ്സിലായോ? ഓ, അതിൽ നിന്നും എനിക്കൊരു വിഷയമെടുത്തുകൊണ്ട് ചില മണിക്കൂറുകൾ കൂടെ അവിടെ തന്നെ നിൽക്കാൻ കഴിയില്ലേ? എന്നാൽ നാം അതിലേക്ക് വളരെ ധൃതിയിൽ പോകുന്നതാണ്. ഇനിയും ഒരു ന്യായവിധിയില്ല. പാപത്തിന് സ്വതന്ത്രരായി, ലോകത്തിന്റെ സകല ചിന്താകുലങ്ങളും സ്വതന്ത്രരായി, ഒരു കുറ്റവിചാരണയുമില്ല. എന്തുകൊണ്ടാണ് നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു? അവിടെ കുഞ്ഞാടിക്കം പുരട്ടിയിരുന്നു. നിങ്ങളെയും നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ ജീവൻ നിങ്ങളിലായി. നിങ്ങൾ അവന്റെ പുത്രന്മാരും പുത്രികളുമാകുന്നു. നിങ്ങളുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവമാകുന്നു. അതെന്താണ്? ഒരൽപ്പം തുള്ളി വീഴിക്കുന്നതാണോ? അല്ല സാർ, ദൈവം ന്യായവിധിയുടെ ഒരു ദൈവമാകുന്നു, അവൻ തിരുത്തുന്ന ഒരു ദൈവമാകുന്നു. അത് തികച്ചും നിരയിലായിരിക്കണം, മറ്റൊന്നും തന്നെ ചെയ്യില്ല. അത്തരത്തിലെ സ്വഭാവമാണ് നിങ്ങൾ എന്ന് കൊണ്ടാൽ നിങ്ങളിൽ നിങ്ങളുടെ പിതാവിന്റെ സ്വഭാവമാകുന്നു. എന്താണ് ജീവൻ? ശ്രദ്ധിക്കൂ, രക്തത്തിനാൽ അത് ജീവനെടുത്തു കഴിയുമ്പോൾ കാണുന്നു, അത് തന്നെത്താൻ ജീവനെടുക്കുന്നു, കാണുന്നു. രക്തമായിരിക്കുന്നതിനാൽ അത് ജീവനെടുക്കുന്നു. മനസ്സിലായോ? രക്തം പുരട്ടിയിരുന്നു, ഒരു മൃഗത്തിന്റെ ജീവനായിരുന്നതിനാൽ അന്ന് വിശ്വാസിയിലേക്ക് ആ ജീവന് തിരികെ വരാൻ കഴിയില്ലായിരുന്നു. ജീവനല്ല. എന്നാൽ നോക്കൂ, ഒരു മനുഷ്യ ജീവിക്ക് പകരം അതൊരു വിശിഷ്ട മനുഷ്യജീവിയായിരുന്നു. മനസ്സിലായോ? അതിപ്പോൾ മനുഷ്യജീവിയെ ഒരു മനുഷ്യജീവി മാത്രമല്ല, അവനെ ഒരു ദൈവത്തിന്റെ പുത്രനോ പുത്രിയോ ആക്കി തീർത്തു. കാരണം അവനിലുണ്ടായിരുന്നത് വിശിഷ്ട ജീവനായിരുന്നു. നിങ്ങളിലേക്ക് തിരികെ വന്നിരിക്കുകയും നിങ്ങളെ ഒരു പാപിയിൽ നിന്നും, ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്നും, ഒരു സഭാംഗത്തിൽ നിന്നും, ഒരു വിഭാഗ്യസഭയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്നും ആത്മാവിനാൽ നിറഞ്ഞ ഒരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയായി ചുട്ടുപഴിപ്പിച്ച ലോകത്തിൽ നിന്നും തീപ്പൊരി മിന്നുന്നത് പോലെ ദൈവത്തിന്റെ ജീവൻ നിങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു. നിങ്ങൾ നടക്കുമ്പോൾ നിറയെ വീര്യവും സ്നേഹവും വിനയവുമായിട്ട് പരിശുദ്ധാത്മാവ് നടത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഓ എന്റെ, അവിടെയാണ് നിങ്ങൾ. അതിനാൽ എന്തിനാൽ? സന്ദേശം കേൾക്കുന്നതിനാലും അഗ്നിസ്തംഭം കാണുന്നതിനാലും അനുഗ്രഹീതമായ തീർച്ചപ്പെടുത്തലുള്ളതിനാലും ഞാൻ മരണത്തിനും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. നോക്കൂ, ആകയാൽ ഒരിക്കലും ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നോക്കൂ, അത് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പാവമുണ്ടെങ്കിൽ അത് നമ്മെ കുറ്റം വിധിക്കും. നമ്മൾ നാം ആരംഭിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന അവസ്ഥ പോലെ തന്നെ. മനസ്സിലായോ? നിങ്ങൾക്ക് പാപത്തിന് പുറത്ത് കിടക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പാപത്തിന് പുറത്ത് കിടക്കാൻ കഴിയുന്ന ഏകരീതി എന്നത് അവനിലെ കിടക്കുക എന്നതാണ്. പാപത്തിന് വേണ്ടിയുള്ള ഒരേ ഒരു മറ അത് മാത്രമായി, അത് ക്രിസ്തുവാകുന്നു. ഓർക്കൂ, ആ ഉടമ്പടി രക്തം അടയാളത്തെ കൂടാതെ ഉടമ്പടി രക്തം തിരിച്ചറിയിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്കിനിയും കഴിയില്ല. നിങ്ങൾ പറയും, അതെ, ഞാൻ കാര്യങ്ങളിൽ നിന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അടയാളം അതല്ല. അടയാളം അത് ആത്മാവായി, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേലായിരിക്കുന്നതാകുന്നു. ഇത് വിശ്വസിക്കൂ. ഇപ്പോൾ നോക്കൂ, വചനം നമുക്ക് വാഗ്ദാനം ഉറപ്പ് നൽകുന്നു. ഈ തിരുവെടുത്തുകളെല്ലാം ഞാനിവിടെ കുറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നോക്കൂ, ഇതിന്മേൽ ദിവസം മുഴുവൻ തുടർന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ കഴിയും പോലെ കാണപ്പെടുന്നു. കാണുന്നു, വചനം നമ്മെ വാഗ്ദാനത്തിൽ ഉറപ്പിക്കുന്നു. എന്നുകൊണ്ടെന്നാൽ അതൊരു വാഗ്ദാനമാകുന്നു. വചനം വാഗ്ദാനമാകുന്നു. വചനം ദൈവവും വചനം നമ്മുടേതുമാകുന്നു. നാം വചനമായി തീരുകയും വചനം നമ്മളായി തീരുകയും ചെയ്യും. എന്റെ വചനം നിങ്ങളിലും, നിങ്ങൾ എന്നിൽ വസിച്ചാൽ പിന്നെ നോക്കൂ, അതൊരു വലിയ കുടുംബം പോലെയാകുന്നു. കാണുന്നു, അത് നമുക്കുറപ്പ് തരുന്നു. കാരണമെന്താണ്? അതെ, അത് നമ്മുടെ ഭാഗമാകുന്നു. കാണുന്നു, മനസ്സിലായോ? നോക്കൂ, അത് നമ്മുടെ ഭാഗമായി തീരുന്നു. എന്തൊരു വേദവാക്യം! ശരി, വാഗ്ദാനത്തെ നമുക്കായി ഉറപ്പിക്കുന്നു. വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിന്റെയും സ്വീകരിച്ചിരിക്കുന്നതിന്റെയും ഒരു ചിഹ്നമാണ് അടയാളം. ഇപ്പോൾ അതിനുള്ള വില ഒടുക്കുവോളം റെയിൽ യാത്ര ചെയ്യേണ്ട അടയാളം നിങ്ങൾക്ക് ലഭിക്കയില്ല. അതിന്റെ വില ഒടുക്കേണ്ട ഏക വഴി എന്നത് അതിന്റെ വില കൊടുക്കുക എന്നതാകുന്നു. അത് ശരിയാണ്. എന്താണ്? അത് വിശ്വസിക്കുക, അത് അംഗീകരിക്കുക. ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അടയാളത്തിന് അർഹത ലഭിക്കുന്നു. പൂർണമായ അനുസരണം നിങ്ങളുടെ വിഭാഗ്യ സഭയ്ക്കൊണ്ടിരിക്കുന്നത് പോലെ അതിന്റെ ഒരു ഭാഗമായിട്ടല്ല, എന്നാൽ അതിന്റെ എല്ലാമായിട്ട് പോകണം. വചനത്തെ പൂർണമായി അനുസരിക്കണം. അത് ക്രിസ്തുവായി നിങ്ങളിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങളെ മുഴുവനായി അകത്ത് കടത്തി നിങ്ങളുടെ കാൽ പുറത്തൂങ്ങിക്കിടക്കുന്നു. എന്താകും? നിങ്ങളുടെ കൈ പുറത്തും നിങ്ങൾ മുഴുവനായി അകത്തും കടന്നിരിക്കുന്നെങ്കിൽ എന്താകും? നമ്മുടെ ഏകദേശമുള്ളെല്ലാം അകത്തും നമ്മുടെ ഹൃദയം പുറത്തും തൂങ്ങിക്കിടന്നാലോ? മനസ്സിലായോ? മനസ്സിലാകുന്നോ? ഇപ്പോഴും ഹൃദയം ലോകത്തിൽ തന്നെ ആയിരിക്കുന്നു. കാണുന്നോ? എന്നാൽ നാം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പൂർണമായ പൂർണ്ണ അനുസരണം നിങ്ങളെയും വചനത്തെയും ഒന്നാക്കുന്നു. അതിലെ ഓരോ അംശത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു. അതിലുള്ളതെല്ലാം നിങ്ങളായിരിക്കുകയും അത് നിങ്ങളുടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുകയും ചെയ്യുന്നു. അതുപോലെ അഭിനയിക്കുന്നതോടൊപ്പം നിങ്ങൾ പോകയില്ല. മനസ്സിലായോ? നിങ്ങളൊരു ക്രിസ്ത്യാനിയാകുന്നു. ആരെന്തു പറഞ്ഞാലും കാര്യമില്ല, അവർ നിങ്ങളെ ഒരിക്കലും തൊടില്ല. നിങ്ങൾ ക്രിസ്തുവിലാകുന്നു. നിങ്ങൾക്ക് കഴിയാവുന്നതിൽ നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നു. മരണം വാതിൽക്കൽ മുട്ടുമ്പോൾ അതിന് മുന്നേ പിടുത്തമില്ല. നോക്കൂ, ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? അത് ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങി അവിടേക്ക് പോയിരിക്കുന്നു. വയസ്സ് അവിടെ അർത്ഥശൂന്യമാകുന്നു. നിങ്ങൾ പ്രായത്തൊന്നും ജയം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ നിത്യതയിലാകുന്നു. കാരണം നിങ്ങൾ അവനിലാകുന്നു. അവൻ നിത്യനാകുന്നു. നിങ്ങൾ ചെറുപ്പമെന്നോ വയസ്സായെന്നോ മധ്യവയസ്സനാണോ നിങ്ങൾ എന്തായാലും അതൊന്നും അർത്ഥമാക്കുന്നില്ല. സുമുഖനാണ്, വിരൂപിയാണ്, ഒക്കെ കുറവ്, വണ്ണം, എന്ത്, അതൊരു കാര്യം പോലുമില്ല, അർത്ഥമാക്കുന്നില്ല, അതർത്ഥമാക്കുന്നില്ല. മറ്റുള്ള എല്ലാ കാര്യങ്ങളുമായി നിങ്ങൾ ചുറ്റിത്തിരിയുന്നില്ല. നിങ്ങൾ അതിൽ നിന്നും ജയിച്ചിരിക്കുന്നു. നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിലൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ നടന്നുകൊണ്ട് നിങ്ങളെ അവിടെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്ന ഏക ലക്ഷ്യം ക്രിസ്തുവാകുന്നു. അത്ര തന്നെ, ആ ഒന്നിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. ഓ എന്റെ, ആ ചെറിയ പാട്ട് നാം പാടുന്നതിൽ ഒരു അതിശയമില്ല. സ്നേഹം കൊണ്ട് ഓരോ ദിവസവും എന്റെ വഴി നിറയ്ക്കൂ. സ്വർഗീയ പ്രാവിനോടൊപ്പം ഞാൻ നടക്കും പോലെ ഒരു പാട്ടും ഒരു ചെറു പുഞ്ചിരിയോടും എല്ലായിടത്തേക്കും എന്നേക്കും എന്നെ പോകാൻ അനുവദിക്കൂ. എന്നെ നിറച്ച് എന്നെ ഒരു സഹോദരനായിരിക്കാൻ അനുവദിക്കണം. മനുഷ്യൻ എന്തായിരിക്കണം എന്ന് ക്രിസ്തു പറഞ്ഞിരിക്കും പോലെയുള്ള ഒരു സഹോദരനായിരിക്കാൻ എന്നെ അനുവദിക്കണം. ഒരു സഹോദരനോട് ഞാനൊരു സഹോദരനായും, ഒരു സഹോദരൻ ഒരു സഹോദരിയോട് എന്നതുപോലെയും, ധർമ്മോപദേശികൾക്ക് ഞാനൊരു ധർമ്മോപദേശിയെ പോലെയും ആയിരിക്കാൻ അനുവദിക്കണം. ഉദാഹരണങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണമായിരിക്കാൻ അനുവദിക്കണം. ഈ വചനം തന്നെ ക്രിസ്തു എന്ന് ലോകത്തെ കാണിക്കുവാൻ എന്നെ അനുവദിക്കണം. അത് ചെയ്യാനാകുന്ന ഏക വഴി അവനിലേക്ക് വരിക എന്നതാകുന്നു. കാരണം എനിക്കത് സ്വയം ചെയ്യാനാകില്ല, നിങ്ങൾക്കത് ചെയ്യാനാകില്ല. എന്നാൽ നിങ്ങളെയും വചനത്തെയും ഒന്നാക്കി തീരാൻ അനുവദിച്ചാൽ പിന്നെ അത് സ്വയമായി ജീവിച്ചുകൊള്ളും. ഓരോ വചനത്തെയും ഉളവാക്കാനായി നിങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും അവന് പൂർണ്ണമായി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന് നടക്കുന്ന ഒരു തിരുവഴുത്തായി തീരുന്നു. അവൻ ഈ വഴിയെ വരികയും ഞാനത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ പറയും, ഇല്ല ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല, നോക്കൂ, നിങ്ങൾ ഇതുവരെയും വചനത്തിലായിട്ടില്ല. മനസ്സിലായോ? പൂർണമായും, ഇപ്പോൾ ശ്രദ്ധിക്കൂ, പൂർണമായി ഇപ്പോൾ മുഴുവൻ വചനത്തെയും പൂർണമായി അനുസരിക്കുന്നതാണ് ആ അടയാളം എടുക്കുന്നതിനുള്ള അർഹത. അത് കഴിഞ്ഞ് നാം പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം കാണിക്കാനായി നമുക്ക് ആ അടയാളവും ഉണ്ടായിരിക്കണം. നിങ്ങൾ പറയുകയാണ്, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നാൽ വാസ്തവമായും എനിക്കതില്ലാതെ, അതെ നിങ്ങൾക്കതില്ല, എത്രയും വേഗം നിർത്തിയിട്ട് ആദ്യം പോയി അടയാളമെടുക്കൂ, നോക്കൂ. കാരണം അടയാളത്തെ മാത്രമേ അവൻ തിരിച്ചറിയുന്നുള്ളൂ. കാണുന്നോ? അതെ സർ, നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അടയാളം കാണിച്ചിരിക്കണം. കർത്താവെ, ഞാൻ നിന്നെ പൂർണ്ണമായി അനുസരിച്ചിരിക്കുന്നു, ഞാൻ എന്റെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചിരിക്കുന്നു, നീ എന്നോട് ക്ഷമിച്ചു എന്നെനിക്ക് അനുഭവപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ സ്നേഹപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. ഇപ്പോൾ നിന്റെ മഹത്വത്തിനായി എനിക്ക് ചില കാര്യങ്ങൾ ആവശ്യമായിരിക്കുന്നു കർത്താവെ, അത് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നു. അതിപ്പോൾ എന്നെ സ്വന്തമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ പിന്നിലായി എന്തോ ഇവിടെ നങ്കൂരമിടുന്നു, അത് നിങ്ങളുടേതായി തീർന്നിരിക്കുന്നു. അത് കഴിഞ്ഞിരിക്കുന്നു, പിന്നെ അതെല്ലായിടത്തും പോകുന്നു, അതെല്ലായിടത്തുമാകുന്നു, അത് അവസാനിപ്പിക്കുന്നു. ഞാൻ ഇതിനായി ചോദിക്കുന്നു, അതെനിക്ക് തികച്ചും ആവശ്യമായിരിക്കുന്നു. കാണുന്നോ? മനസ്സിലായോ? എനിക്ക് നിന്റെ മുഖത്തിനായി ഇത് ആവശ്യമായിരിക്കുന്നു. കാണുന്നോ? അതെ, അത് തന്നെ അത്. പിന്നെ അവൻ നിങ്ങൾക്കത് തരുന്നു, അപ്പോൾ അത് നിങ്ങളുടേതായി തീർന്നു എന്നറിയുന്നു. അത് അതേ വിധത്തിൽ തന്നെ നമ്മുടെ മക്കളുടെ മേലും അങ്ങനെ മറ്റും നാം രക്തം പുരട്ടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അത്ര തന്നെ. ശരി, അത് കഴിയുമ്പോൾ അവൻ ചെയ്യുന്ന എന്താണ്? നിങ്ങൾക്കതുണ്ടായിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം അടയാളത്തെ ഹാജരാക്കാൻ കഴിയുന്നു. അത് കാണിക്കുന്നത് എന്താണെന്നാൽ നിങ്ങൾ മുഴുവൻ ദൈവവചനത്തിന്റെയും അനുസരണത്തിന് കീഴിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടയാളം കിട്ടിക്കഴിയുമ്പോൾ അത് കാണിക്കുന്നത് നിങ്ങൾ എല്ലാ വചനത്തെയും അനുസരിച്ചിരിക്കുന്നു എന്നതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളും വചനവും ഒന്നായിത്തീരുകയും നിങ്ങളാകുന്ന കാര്യം മാത്രമേ നിങ്ങൾ ചോദിക്കുകയും ചെയ്യുകയുള്ളൂ. കാണുന്നോ? മനസ്സിലായോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാനാകും? ഞാൻ ഇതിനോട് പറയുകയാണ്, കയ്യേ നീ എന്നെ അനുസരിക്കുക. ആ തൂവാൽ എടുക്കാനാ നീട്ടു, അത് അതനുസരിക്കുന്നു. നോക്കൂ, കൈ എന്നെ അനുസരിച്ചു. എന്തുകൊണ്ടാണ്? അതെന്റെ ഒരു ഭാഗമാകുന്നു. കാണുന്നു? നിങ്ങളും വചനവും ഒന്നായി കഴിയുമ്പോൾ ഓരോ വാഗ്ദത്വവും ദൈവത്തിന്റെ മഹത്വം ഓരോ വാഗ്ദത്വവും നിങ്ങൾക്കുള്ളതായിത്തീരുന്നു. അത് നിങ്ങൾ അനുസരിക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൈ ഒരു തീയിലേക്ക് നീട്ടിയിട്ട് ഇങ്ങനെ പറയാറില്ല, അത് ചെയ്യുന്ന ഞാൻ കാണട്ടെ, ഓ ഇല്ല ഇല്ല. മനസ്സിലായോ? എന്നാൽ ആ തീയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായി ഞാൻ എന്റെ കൈ നീട്ടുകയും അതെന്നെ അനുസരിക്കുകയും ചെയ്യും. മനസ്സിലായോ? കാണുന്നോ? അത് ശരിയാണ്. നോക്കൂ, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താലാണ് പരിശുദ്ധാത്മാവ് വല്ലപ്പോഴും പരസ്യമായി പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്യുന്നത്. ഞാൻ അർത്ഥമാക്കുന്ന എന്താണ് നിങ്ങൾക്കറിയാം. കാരണം ചിലത് നിങ്ങൾ ആഗ്രഹിക്കാതെ നോക്കൂ, ദൈവത്തിന്റെ ഒരു യഥാർത്ഥ ദാസൻ അതിനെ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായം നേടാൻ ശ്രമിക്കുകയില്ല. അതാണത്, അതൊരു പ്രദർശനമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ആ അടയാളത്തെ ഹാജരാക്കുന്നു, നമ്മൾ പൂർണ്ണമായും അനുസരിച്ചിരിക്കുന്നു എന്നത് കാണിക്കുന്നു. പൗലോസ് നമ്മോട് പറയുന്നത് രക്തം സംസാരിക്കുന്നു എന്നാണ്. അത് വാസ്തവമായും രക്തത്തിന് സ്വയം സംസാരിക്കാൻ കഴിയില്ലെന്ന് ഏതൊരാൾക്കും അറിയാം. അത് ഒരു രസതന്ത്രമാകുന്നു, അത് ശരിയല്ലേ? അത് എത്ര പേർക്കറിയാം? എന്നാൽ രക്തം സംസാരിക്കുന്നു എന്ന് എത്ര പേർക്കറിയാം? നിങ്ങൾ അത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉൽപ്പത്തി 4:10 ദൈവം ചോദിച്ചു, നിന്റെ സഹോദരനെ പറ്റി എന്താണ്? പറഞ്ഞു, നിന്റെ അനുജന്റെ രക്തം നിനക്കെതിരായി എന്നോട് ഭൂമിയിൽ നിലവിളിക്കുന്നു. അത് ശരിയല്ലേ? അവന്റെ രക്തം സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചോദിച്ചു, അവനെ പറ്റി എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? പറഞ്ഞു, അവന്റെ രക്തം നിലവിളിക്കുന്നു. അവന്റെ രക്തത്തിന് നിലവിളിക്കാൻ കഴിഞ്ഞിരുന്നു. അതൊരടയാളമാകുന്നു. അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതിന് ആ രക്തം ഒരടയാളമായിരുന്നു. അവനെതിരായി അവൻ രക്തം നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് ഉൽപ്പത്തി 4:10 കിട്ടിയെങ്കിൽ പിന്നെ എബ്രായർ 12:24 വായിക്കാൻ തുടങ്ങുക. എബ്രായർ 10:12-24 യേശു രക്തം ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു എന്ന് പറയുന്നു. നോക്കൂ, ഹാബേൽ അവനൊരു നീതിമാനായിരുന്നു. അവൻ മരിച്ചു. അവൻ നിർദോഷിയായി മരിച്ചു. കാരണം അവൻ ആ വഴിയിലായിരുന്നു. അവനുണ്ടായിരുന്ന ദൈവത്തിന്റെ യഥാർത്ഥ വെളിപ്പാടിനായി അവൻ നേരായി നിലകൊണ്ടിരുന്നു. അവൻ സംസാരിച്ചു. അവൻ നിലവിളിച്ചു. ഹാബേലിന്റെ നീതി രക്തം കായീനെതിരായി നിലവിളിച്ചു. എന്നാൽ യേശു ക്രിസ്തു രക്തം നിലവിളിക്കുക മാത്രമല്ല, അത് വീണ്ടെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. അത് ഗുണകരമായ കാര്യങ്ങളെ സംസാരിക്കുന്നു. അത് നിങ്ങളെ പുത്രന്മാരും പുത്രികളുമാക്കുന്നു. അത് നിങ്ങളെ ദൈവത്തിന്റെ കോപത്തിൽ നിന്നും ഒളിപ്പിക്കുന്നു. കാണുന്നോ, ഹാബേൽ രക്തത്തിന് കായീനെ ഒളിപ്പിക്കാനായില്ല, എന്നാൽ യേശുവിന്റെ രക്തത്തിന് കഴിയും. ആമേൻ. അങ്ങനെ നിങ്ങൾ വചനത്തിനെതിരായി ഒരു ഉപദ്രവിയായിരുന്നുവെങ്കിൽ പഴയ കയ്യീൻ ഇന്ന് പുറത്തു വന്നിട്ട് പറയും, അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞുപോയി, ഈ കാര്യങ്ങളും മറ്റുമെല്ലാം വിഡ്ഢിത്തങ്ങളാകുന്നു. നോക്കൂ, അത് നിലവിളിക്കുന്നു. യേശു ക്രിസ്തു രക്തം നിലവിളിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുമെങ്കിൽ അവിടെ ക്ഷമയുണ്ട്. അതിൽ തന്നെ നമുക്ക് കുറച്ചു നേരം കൂടെ തുടരാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. നോക്കൂ, രക്തം ഗുണകരമായ കാര്യങ്ങളെ സംസാരിക്കുന്നു. സുരക്ഷയ്ക്കായി വിശ്വസിക്കൂ. നോക്കൂ, പിന്നെ പുരട്ടു. വിശ്വസിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി വിശ്വസിക്കണം എന്നത് ഇതാകുന്നു. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുരക്ഷ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സുരക്ഷയ്ക്കായി വിശ്വസിച്ച ശേഷം അടയാളത്തെ മുഴുവൻ കുടുംബത്തിനായി പുരട്ടുക. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കും, എനിക്കതെങ്ങനെ ചെയ്യാനാകും? അത് അവകാശപ്പെടുക. അത് നിങ്ങളിൽ പ്രാവർത്തികമായി എങ്കിൽ നിങ്ങളും വചനവും ഒന്നായിരിക്കുന്നു. ആമേൻ, ആമേൻ. കാണുന്നോ? നോക്കൂ, അത് നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങളും വചനവും ഒന്നായി കഴിയുമ്പോൾ പിന്നെ അതിനെ നിങ്ങളുടെ മക്കൾക്കായി പുരട്ടുക. നിങ്ങളുടെ സ്നേഹവാചനങ്ങൾക്കായി അതിനെ പുരട്ടുക. രാഹാബ് ചെയ്തതുപോലെ അവളുടെ അപ്പന്റെ മേൽ അവൾ അടയാളം പുരട്ടി. അവൾ അവളുടെ അമ്മയുടെ മേൽ അതിനെ പുരട്ടി. അവൾ അതിനെ അവളുടെ സഹോദരന്മാരുടെയും സഹോദരികളുടെയും മേൽ പുരട്ടുകയും അവരെല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു. നിങ്ങൾ അതിനെ പുരട്ടിക്കൊണ്ട് പറയൂ, കർത്താവേ, ഞാൻ എന്റെ മകന്റെ പിന്നാലെ പോകുന്നു. ഞാൻ എന്റെ മകളുടെ പിന്നാലെ പോകുന്നു. ഞാൻ അവളെ അവകാശപ്പെടുന്നു. സാത്താനെ, നീ അവളെ വിട്ടുപോകുക. ഞാൻ അവളുടെ പിന്നാലെ വരികയാണ്. പരിശുദ്ധാത്മാവായ എന്റെ അടയാളം ഞാൻ പുരട്ടുന്നു. എന്നിൽ വസിക്കുന്ന ഓ പരിശുദ്ധാത്മാവേ, എന്റെ മകളെ അവിടെ വെച്ച് പിടികൂടണമേ. എന്റെ മേലുള്ള നിന്റെ അഭിഷേകവുമായി ഞാനിപ്പോൾ അവളുടെ അടുക്കൽ പോകുന്നു. അവനത് ചെയ്യും. ആമേൻ. അതാണ് അവർ മിസ്രായീമിൽ ചെയ്തത്. അതാണ് അവർ യെരിഹോയിൽ ചെയ്തത്. നിങ്ങൾ മറ്റൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രവൃത്തി 16:31 പൗലോ സദാദിവനോട് പറയുന്നു, വിശ്വസിക്കൂ, സമയത്തിന്റെ ദൂതൻ ഞാനാകുന്നു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അത് ശരിയല്ലേ? നിന്റെ കുടുംബത്തിനായി വിശ്വസിച്ചുകൊണ്ട് അവരെല്ലാവരെയും കീഴിൽ കൊണ്ടുവരിക. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇത് ന്യായവിധിക്ക് മുമ്പാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? അതെ. എനിക്കെന്ത് ചെയ്യാനാകും? അവൻ പറഞ്ഞു, എഴുന്നേറ്റ് സ്നാനമേൽക്കുക. പൗലോസ് അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ സ്നാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, കർത്താവ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. എന്ത് വിശ്വസിക്കുക? കർത്താവ യേശു ക്രിസ്തുവിനെ നിന്റെ കുടുംബത്തിനായി വിശ്വസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ ആ അടയാളം പുരട്ടുക. അത് നിങ്ങളുടെ കുടുംബത്തിൽ പുരട്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വേണ്ടാത്ത ചപ്പെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുക. നീളം കുറഞ്ഞ കാൽച്ചട്ടകൾ, ഷോർട്ടുകൾ, ഷീറ്റുകൾ, സകലവിധമായ സിഗരറ്റുകൾ, ടെലിവിഷനുകൾ, പിന്നെന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം വാതിലിന് പുറത്തേക്ക് വലിച്ചെറിയുക. നിങ്ങൾ രക്തം പുരട്ടാനായി പോകുമ്പോൾ നിങ്ങൾ അനങ്ങാതെ നിന്നുകൊണ്ടിരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അതെ സാർ, സകല ഡാൻസുകളും പാർട്ടികളും റോക്ക് ആൻഡ് റോളും പഴയ എല്ലാ ശ്രീ ദിനപത്രങ്ങളും ലോകത്തിന്റെ സകല ചപ്പുചവറും അതിനെല്ലാം വാതിലിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുക, ഞങ്ങൾ ഈ സ്ഥലമെല്ലാം വൃത്തിയാക്കുകയാണ്. യാക്കോബ് ചെയ്തതുപോലെ അവൻ പറഞ്ഞു, അവന്റെ ഭാര്യയോടും മറ്റുള്ളവരോടും പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കി നിങ്ങളുടെ വസ്ത്രവും മറ്റും മാറ്റുവിൻ. ആമേൻ. യാക്കോബ് മറികടക്കതിനുമ്പോ യോശുവ എന്ത് പറഞ്ഞു നിങ്ങൾക്കറിയാമോ? അവൻ പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കുക, നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ പോകാതെയും അങ്ങനെയും എന്ന് ചെയ്തുകൊണ്ട് തയ്യാറാകുക. 3 ദിവസത്തിനുള്ളിൽ നാം യോർദാൻ മറികടക്കാൻ പോകുന്നു. ആമേൻ. അവൻ തയ്യാറെടുപ്പിക്കുകയും അടയാളം പുരട്ടുകയുമായിരുന്നു. ആമേൻ. അതാണത്, തയ്യാറാകുക, അതിനെ പുരട്ടുക, അത് വിശ്വസിക്കുക, ശുദ്ധീകരിക്കുക. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ പ്രയോഭാജനങ്ങളെയും അതിനെ നിങ്ങളിൽ കാണുക. അത് ശരിയാണ്, അത് അതിൽ പ്രഭാവമുണ്ടാക്കും. അതെ സർ. പിന്നെ പരിഗണനയോടും വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥനയാൽ അടയാളം പുരട്ടുക. അതെടുക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാനാകുമോളം, അത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാനാകും വരെ അത്രമാത്രം സ്നേഹത്തോടും മറ്റും പുരട്ടുക. അത്ര തന്നെ ആത്മവിശ്വാസത്തോടെ അത് സഹായകരമാകാൻ പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പുരട്ടുക. നിങ്ങൾ ആ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഈ പ്രിയമുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് സഹായിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുക. അവിടെ നിന്ന് പറയുക, കർത്താവേ, ഞാൻ അവരെ അവകാശപ്പെടുന്നു, അവർ എന്റേതാകുന്നു. കർത്താവേ, ഞാൻ അവരെ നിനക്കായി കൊണ്ടുവരുന്നു. അതിനെ പുരട്ടുകയും അവർ നേരെ അതിലേക്ക് തന്നെ വീഴാനായി നിങ്ങളുടെ ചുറ്റും ആ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക. മനസ്സിലായോ? ഓ, നിങ്ങൾക്ക് ആ അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമായി നിങ്ങളൊരു ആത്മാവ് ഒരു ശക്തി സൃഷ്ടിക്കുകയും നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് ജനങ്ങൾ അറിയുകയും ചെയ്യുന്നു. അവരോട് നിങ്ങൾ എന്തെങ്കിലും പറയാനായി അവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ വാക്കിനെ അവർ വിശ്വസിക്കും. നിങ്ങൾ പറയുന്നതെന്തും അവർ മുറുകെ പിടിക്കും. മനസ്സിലായോ? അതാണത്, അടയാളത്തെ പുരട്ടിയിട്ട് അതിനോടൊപ്പം നടക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവരെ അവകാശപ്പെടുക. അതിപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. ഇത് സന്ധ്യാസമയമാകുന്നു. ഇപ്പോൾ ഇതാണ് സന്ധ്യാസമയമെന്ന് വളരെ കാലമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് പുരട്ടേണ്ട സമയമാകുന്നു. ഈ ദിവസങ്ങളൊന്നിൽ ക്രോധമാഞ്ഞടിക്കാൻ പോകുന്നു. അപ്പോൾ താമസിച്ചു പോയേക്കാം. കാണുന്നോ? ആത്മവിശ്വാസത്തോടെ ആ അടയാളം പുരട്ടുക. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ചിലത് വായിക്കൂ. ഇതിനുവേണ്ടി ഞാൻ എഴുതിക്കൊണ്ടുവന്ന എന്റെ തിരുവെഴുത്ത് വായിക്കാം. എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഫേസ്യർ 2:12 ശ്രദ്ധിക്കൂ. എഫേസ്യർ 2:12 നിങ്ങളത് വായിച്ചാൽ അതിങ്ങനെ പറയുന്നു, നിർജീവ പ്രവൃത്തികളെയല്ല ജീവനുള്ള പ്രവൃത്തികളാൽ നാം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നു. ആമേൻ. ഓ, എന്റെ ജീവനുള്ള പ്രവൃത്തികളാൽ, ജീവനുള്ള അടയാളങ്ങളാൽ, ജീവനുള്ള അടയാളങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എബ്രായർ 9:11-14 കൂടെ എഴുതിയെടുക്കൂ. ജീവനുള്ള അടയാളങ്ങൾ, ജീവനുള്ള പ്രവൃത്തികൾ, അതിനെ പുരട്ടുക. മരിച്ച മതവിശ്വാസങ്ങളല്ല. ഞാൻ എന്റെ മകനെ ഒരു പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അവനത് ചേരുമോ എന്ന് നോക്കും. എന്റെ പണ്ടത്തെ ഒരു സ്നേഹിതനും നല്ല കൂട്ടുകാരനുമായ ഒരു യഥാർത്ഥ മനുഷ്യൻ, ഒരു നല്ല ക്രിസ്ത്യാനി പയ്യൻ, അവൻ ഇവിടേക്ക് വന്ന സ്നാനമേറ്റു. അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, നീ സ്നാനമേൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു വലിയ സഭയിലേക്ക് പോയി സ്നാനപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാണുന്നോ? മനസ്സിലായോ? അവൻ മരിച്ച വലിയ മതവിശ്വാസങ്ങളെയും മറ്റുമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. മനസ്സിലായോ? മരിച്ച മതവിശ്വാസങ്ങളെയും മരിച്ച ദൈവങ്ങളെയും നമ്മൾ സേവിക്കുന്നില്ല. നാം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നു. ഒരിക്കൽ അവൻ രക്തം ചൊരിഞ്ഞിട്ട് നാം ജീവിച്ചിരിക്കാനായി ആ അടയാളം നമ്മിൽ പുരട്ടിയിരിക്കുന്നു. ആമേൻ. അതെ സർ, ഏതെങ്കിലും ഒരു മരിച്ച മതവിശ്വാസത്തെ സേവിക്കരുത്. അടയാളം എന്നതിനെയും കൂടെ അവർ നിരസിക്കുന്നു. അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് അഭിഷേകം എന്നുള്ളൊരു കാര്യമല്ല എന്നവർ പറയുന്നു. അങ്ങനെയുള്ള എന്തിലെങ്കിലും ചേരുന്നതാണ്. മനസ്സിലായോ? അത് ചെയ്യരുത്. അടയാളം പുരട്ടിയ ശേഷം ജീവനുള്ള പ്രവൃത്തികൾക്കായി, ജീവനുള്ള അടയാളങ്ങൾക്കായി ജീവനുള്ള ദൈവത്തെ സേവിക്കുക. രോഗികളെ സൗഖ്യമാക്കുന്ന അടയാളങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുക, കാര്യങ്ങളെ മുൻകൂട്ടി പറയുക, അന്യഭാഷകൾ സംസാരിക്കുക, വ്യാഖ്യാനിക്കുക, ഓരോ സമയത്തും കൃത്യമായി പ്രവചനത്താൽ ഇത് പറയുക, അത്തരത്തിലെ ഒരു കാര്യം സംഭവിക്കും എന്ന് പറയുക. മുകളിൽ ആകാശത്തും ഭൂമിയിലും അതിശയങ്ങൾ കാണിക്കുക. അത്ഭുതങ്ങളും അതിശയങ്ങളും ആമേൻ ബൈബിളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ കൃത്യമായി സംസാരിക്കുക. ജീവനുള്ള ദൈവത്തെ സേവിക്കുക. അടയാളം പുരട്ടുക. അങ്ങനെ പഴഞ്ചനും മരിച്ചതുമായ പ്രവൃത്തികളും മറ്റുമുള്ള പള്ളികളിൽ പോയി അവയിൽ ചേരരുത്. കാരണം അവർ അടയാളമുണ്ടെന്ന കാര്യം പോലും വിശ്വസിക്കുന്നില്ല. എന്നാൽ അത് വിശ്വസിക്കുന്നവർ നാം ആകുന്നു. ആമേൻ. അതറിഞ്ഞിട്ടും അവർ പറയും, അടയാളം എന്നുള്ളൊരു കാര്യം തന്നെ ഇല്ല അത്. ഓ ഓ, അത് വിഡ്ഢിതമാകുന്നു. അവർ അവിടെ സംസാരിക്കുന്ന ഭ്രാന്തമായ കാര്യങ്ങളെല്ലാം എന്താകുന്നു? എന്തുകൊണ്ടാണ് അങ്ങനൊരു കാര്യമില്ല? എന്താ അവിടെയുള്ള സ്ത്രീകളായ നിങ്ങൾ, ഓ നിങ്ങൾ എന്താ, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ വേഷം എന്താണ്? അത് ചെയ്യുന്നു. ബൈബിൾ അപ്രകാരം പറയുന്നു. നിങ്ങളുടെ മുടി എങ്ങനെയും ബൈബിൾ അങ്ങനെ പറയുന്നു. അതാണ് ആ വ്യത്യാസം. നോക്കൂ, പിടിക്കരുത്, തുടരുത്, രുചിക്കരുത്. അവൻ ദൈവമാകുന്നു. കാണുന്നോ? ഇപ്പോൾ അതെന്തോ ചിലർ അർത്ഥമാക്കുന്നു. ഇപ്പോൾ അത് ഭ്രാന്താണെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ വിശ്വസിക്കുന്നവരായ നമുക്ക് അത് സത്യമാണെന്നറിയാം. അത് അവന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണെന്ന് നമുക്കറിയാം. കാരണം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ തന്നെ അത് ചെയ്യുന്നു. ആമേൻ. ഓ, അവർ പറയും അവർ അഗ്നിസ്തംഭത്തെ കണ്ടു എന്ന് പറയുന്നത് അവർ സങ്കല്പിക്കുന്നതാണ്. ഓ അല്ല, ഓ അല്ല, ഓ ഒന്നും തന്നെ സങ്കല്പിക്കുന്നില്ല. പൗലോസും കൂടെ സങ്കല്പിച്ചിരുന്നു എന്നവർ വിചാരിക്കുന്നു. ഇസ്രായേൽ സങ്കല്പിക്കുന്നു എന്ന് ഇസ്രായേൽ വിചാരിച്ചിരുന്നു. എന്നാൽ അതവരെ വാഗ്ദേശത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അതെ സാർ, നാം ചെയ്യുന്നില്ല. എബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് നിങ്ങൾ അറിയുന്നു. അത് നിങ്ങൾ എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നോക്കൂ, അത് അവൻ അനന്യാകുന്നു. അത് എന്തെങ്കിലും സാങ്കല്പികമായി അത് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ അവിടെ ഇരുന്ന് തിരുവെഴുത്തുകൾ എഴുതിയെടുക്കുമ്പോൾ ആ തിരുവെഴുത്തുകൾ എവിടെയാണെന്ന് എനിക്കറിയാൻ സാധിച്ചിട്ട് എനിക്കത് ലഭിച്ചു. കാണുന്നു, അവൻ അതേ ആത്മാവിനാൽ ചെയ്യുന്നതിനാൽ അത് അവന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണെന്ന് അറിയാനാകുന്നു. ഇപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് ഏതെങ്കിലും മതവിശ്വാസമുള്ളിടത്തോ വിഭാഗീയ സഭയിലോ ചേർന്നെങ്കിൽ വളരെ വേഗം തന്നെ അത് ക്രിസ്തുവല്ല എന്ന് നമുക്കറിയാനാകുമായിരുന്നു. അത് ശരിയല്ലേ? ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗീയ സഭയിൽ അയക്കപ്പെട്ടിട്ട് നിങ്ങളെ ഏതെങ്കിലും മതവിശ്വാസത്തിലേക്കോ മറ്റൊന്നിലേക്കോ നയിച്ചാൽ ഞാൻ നിങ്ങളുടെ കൽ മതവിശ്വാസങ്ങൾ കൊണ്ടുവരികയോ ഞാൻ നിങ്ങളുടെ വിഭാഗീയ സഭയുടെ ഉപദേശം പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നു. അത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശക്തിയായി എനിക്ക് വേണ്ടി മാത്രമല്ല ആഗ്രഹിക്കുന്ന ആർക്കും വേണ്ടിയാകുന്നു. മനസ്സിലായോ? അത് നിങ്ങൾ നിങ്ങളുടെ സഹോദരനാണ്. ഞാനൊരു ശ്രേഷ്ഠ മനുഷ്യനോ നിങ്ങളൊരു ചെറിയ മനുഷ്യനോ അല്ല. നാം എല്ലാവരും ദൈവത്തിൽ ചെറിയ മനുഷ്യരാകുന്നു. കാണുന്നോ, നാം അവന്റെ ചെറിയ കുഞ്ഞുങ്ങളാകുന്നു. നമുക്ക് വാസ്തവമായി അറിയേണ്ടതായ ഒന്നും തന്നെ നമുക്കറിയില്ല. അവന്റെ ഇഷ്ടപ്രകാരം അവൻ നമ്മെ അത് അറിയിക്കുന്നു. അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അവൻ നമ്മെ അറിയിക്കുന്ന കാര്യങ്ങൾക്കായി നാം നന്ദിയുള്ളവരാകുന്നു. ഞാൻ സ്വയമായല്ല പങ്കുവയ്ക്കുന്നത്, ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ അതിലുണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ ഈ അടയാളം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അനേകർ നിങ്ങൾ അധികം പേരും നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളിലെ ചിലർ അത് ചെയ്തിട്ടില്ലെങ്കിൽ നോക്കൂ, ഞാൻ ടേപ്പിലൂടെയും സംസാരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിലേറെയും ഞാൻ ഇവിടെ സഭയിൽ അത് പറയുന്നില്ല. ഏകദേശം നാം എല്ലാവരും പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ നോക്കൂ, 1000 × 1000 ജനങ്ങൾ ഈ ടേപ്പ് കേൾക്കാനിടയുണ്ട്. അതൊരു മിനിസ്ട്രിയും കൂടെയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കൂ, ഒരു ടേപ്പുമായി ആരെങ്കിലും എരിഹോവിലേക്ക് നുഴഞ്ഞു കയറും. അങ്ങനെ അത് അവിടേക്ക് പോകുമ്പോൾ നോക്കൂ, ആ മുൻകുറിക്കപ്പെട്ട വിത്തനെ നമ്മൾ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ക്രോധം ചൊരിയപ്പെടാൻ പോകുന്നു. ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് തിരിച്ചറിയുകയും തന്റെ വാഗ്ദത വചനപ്രകാരം ദൈവം അവനെ മരിച്ചവന്ന് ഉയർപ്പിച്ചു എന്ന് നാം അറിയുകയും ചെയ്യുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകമെന്നെ കാണുകയില്ല. എരിഹോ, മിസ്രയീം അവർ ഇനിയും കാണുകയില്ല. അപ്പോഴും നിങ്ങളെന്നെ കാണും. എന്നാൽ ഞാൻ അതെപ്പോഴും പ്രതിപാദിക്കുന്നത് വ്യക്തിപരമായ സർവനാമമാണ്. നോക്കൂ, ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. അടയാളം ഞാനാകുന്നു. അടയാളം എന്റെ പുനരുത്ഥാനമാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാൽ നിങ്ങളെ തിരിച്ചറിയിക്കും. ഞാൻ നിങ്ങളിലുണ്ടെന്ന് തിരിച്ചറിയിക്കും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ച തന്നെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. സന്ധ്യാസമയത്ത് സന്ദേശം കടന്നു വരുമ്പോൾ സന്ധ്യാസമയത്തോ വെളിച്ചമാകും. സന്ധ്യാസമയം സമീപിക്കുമ്പോൾ വെളിച്ചം കടന്നു വരും. ഓ, ദൈവത്തിന്റെ മഹത്വം അതെന്നെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിച്ചെന്ന് ഒരു ചുമരിൽ കയറാൻ തോന്നിപ്പിക്കുന്നു. കാണുന്നോ, മനസ്സിലായോ? സന്ധ്യാസമയം സമീപിക്കാറാകുമ്പോൾ വെളിച്ചമാകും. അത് ശരിയാണ്, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ ലൂഥറിന്റെ കാലത്തിലുണ്ടായിരിക്കും. ഞാൻ വെസ്ലിയുടെ കാലത്തിലുണ്ടായിരിക്കും. ഞാൻ പെന്തക്കോസ്റ്റ് കാലത്തിലുണ്ടായിരിക്കും. എന്നാൽ ശരിക്കും സന്ധ്യാസമയമാകുമ്പോൾ അത് വെളിച്ചമാകും. വിഭാഗീയ സഭകളെല്ലാം മങ്ങിപ്പോയ ശേഷം അടയാളം ചാർത്തപ്പെടും. ഈ കാലങ്ങളിലെല്ലാം ഹൃദയത്തിൽ സത്യസന്ധരായിരുന്ന എല്ലാവരും അവരെ കൂടാതെ നിങ്ങൾക്ക് പൂർണ്ണത പ്രാപിക്കാനാകില്ല. എന്നാൽ നിങ്ങൾ കാലിനെടുക്കാൻ തല പോകുന്നത് പോലെയാകുന്നു. കൈയെ എടുക്കുന്നതിനായി തലയ്ക്ക് പോകേണ്ടതുണ്ട്. ഹൃദയത്തെ എടുക്കുന്നതിനായി തലയ്ക്ക് പോകേണ്ടതുണ്ട്. വായെ എടുക്കാനായി തലയ്ക്ക് പോകേണ്ടതുണ്ട്. നോക്കൂ, തലയ്ക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നാം വാതിലിന്റെ കുറുമ്പടിമേൽ രക്തം പുരട്ടേണ്ട സമയത്തെത്തിയിരിക്കുന്നു. നോക്കൂ, നെടുമ്പടി മേലുമാകുന്നു. ഒരടയാളമായി ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഇപ്പോൾ ഞാൻ ധൃതിയിലാക്കും. എന്നാൽ കഴിയുന്നതിന്റെ പരമാവധി വേഗത്തിലാക്കുന്നു. അടുത്ത വെറും 5 or 10 മിനിറ്റിനുള്ളിൽ നാം അവസാനിപ്പിക്കും. ദൈവം അവനെ മരിച്ചവരെ എഴുന്ന ഉയർപ്പിച്ചു എന്ന് തെളിയിക്കുന്നു. നിങ്ങളെ വിശ്വസിക്കുന്നു? ഇന്നവൻ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. കൂടാതെ ഞാൻ എന്നാൽ ക്രിസ്തുവാകുന്നു. ആ ഞാൻ ലോകാവസാനം വരെയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അത് പറയുന്നത് പര്യവസാനം. അതിന്റെ അർത്ഥം ലോകത്തിന്റെ അവസാനം വരെ എന്നാകുന്നു. അവന്റെ വാഗ്ദത്ത വചനപ്രകാരം ഞാൻ ലോകാവസാനത്തോളം ഉണ്ടായിരിക്കും. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. നമുക്കത് മൂടത്തരമല്ല, അതൊരു അടയാളമാകുന്നു. അതാണ് അടയാളം. ഈ പാവനമായ രക്തബലിയെ നാം സ്വീകരിക്കുന്നു. അത് നൽകപ്പെട്ട നാം അവന്റെ ബലിയർപ്പണ രക്തത്തെ സ്വീകരിക്കുന്നു. അവൻ നമുക്കത് അടയാളമായി അവന്റെ വാഗ്ദാനത്തിന് മുദ്രയായി തന്നു. നാലിന്റെ 30 പറയുന്നു, രക്തത്തെ ദുഃഖിപ്പിക്കരുത് എന്നാണോ? അല്ല, പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ നിങ്ങൾ വ്യവസ്ഥാപിത ചട്ടത്തിലാക്കി മാറ്റി. നിങ്ങൾ വ്യവസ്ഥാപിത ചട്ടത്തിലാക്കപ്പെട്ടു. നിങ്ങളാകുന്നു പരിശുദ്ധാത്മാവ് ഒരു അടയാളമായ മുദ്രയായിരിക്കും. ഒരു മുദ്രയ്ക്കുള്ളിൽ എന്തെങ്കിലും മുദ്രയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പൊട്ടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനെ ദൈവത്തിന്റെ മുദ്രയെ നിങ്ങൾക്ക് പൊട്ടിക്കാൻ സാധിക്കില്ല. ഇല്ല, കാണുന്നോ? കാരണം നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങളെ വീണെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആദർ വിത്താകുന്നു, ആ വിത്ത് നിത്യജീവനുമായി സോയി എന്റെ സ്വന്തം ജീവനുമായി അഴുകിയിരിക്കുന്നു എന്നതാകുന്നു ഒരടയാളം. ഞാനതിനെ അവസാന നാൾ ഉയർപ്പിക്കും. നിങ്ങൾ അവനിലായി ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലാകുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ നടക്കുന്നത് പോലെയാകുന്നു. ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും സ്നാനമേറ്റ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെയാകുന്നു. ഓ എന്റെ അടയാളത്തെ പുരട്ടുക, അതാണ് നമുക്ക് അർത്ഥമാക്കുന്നത്. ഈ ബലി നമുക്ക് ജീവൻ തരുമെന്ന് നാം പ്രതീക്ഷിക്കുകയും അത് തരികയും ചെയ്യുന്നു. ഇനി അത് നമുക്ക് അടയാളം തരികയും നാം അടയാളം പുരട്ടി അത് ഒരു മുദ്രയായി തീരുന്നു. ഇതിന്റെ പങ്കാളിയായി തീർന്ന് അതെന്തൊരു മഹത്തായ കാര്യം. ഈ ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് പങ്കാളിയായി തീർന്നു. ആ യോഗാത്മക ദർശന ശരീരത്തിലേക്ക് കടക്കുന്നു. യോഗാത്മക ദർശനം, ആ പദം ഞാൻ പറഞ്ഞത് ശരിയായിട്ടാണോ? അജ്ഞേയമായ ശരീരം, യേശു ക്രിസ്തുവിന്റെ അജ്ഞേയ ശരീരം. നോക്കൂ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അത് പറഞ്ഞു തെറ്റായിട്ടാണ്. എന്നെ പോലെയുള്ള ഒരു മൂകമൂഢൻ അവൻ പറഞ്ഞു, നീ അത് പറഞ്ഞത് തെറ്റായിട്ടാണ്. ഞാൻ പറഞ്ഞത് യോഗാത്മക ദർശനമെന്നാണ്. നോക്കൂ, അത് യേശു ക്രിസ്തുവിന്റെ അജ്ഞേയ ശരീരമെന്നാകുന്നു. എനിക്ക് വേണ്ട, നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. നമുക്കാവശ്യം പരിശുദ്ധാത്മാവാകുന്നു. അവനാണ് ആ ഒരുവൻ, മനസ്സിലായോ? അവനാണ് ആ ഒരുവൻ. അതേ, നോക്കൂ, അതായിരുന്നിട്ട് വിദ്യാസമ്പന്നനായ ആരെങ്കിലും എവിടെയെങ്കിലും എവിടെ വെച്ചെങ്കിലും ഇടറി വീഴാനിടയുണ്ട്. ഇപ്പോൾ അത് അവന് ശരിക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അജ്ഞേയ ശരീരം, അതെന്തോ ചെറുതായിരിക്കും. കാരണം അവനതങ്ങനെ പറഞ്ഞിട്ടില്ല. കാണുന്നോ? അവൻ ശരിക്കും ഇപ്പോൾ ഇവിടെയാകുന്നു. അവൻ ഇപ്പോൾ ഇവിടെ പ്രസംഗപീഠത്തിലാകുന്നു. അവൻ അവിടെ പുറത്തുണ്ട്. അത് അവനാകുന്നു. കാണുന്നോ? അവനിൽ മരണമില്ല, അവനിൽ സങ്കടമില്ല, അവനിൽ ക്ഷീണമില്ല, അവനിൽ പാപമില്ല, അവനിൽ രോഗമില്ല, അവനിൽ മരണമില്ല. നാം അവനിലാകുന്നു. രോഗം പോലെയുള്ള എന്തെങ്കിലും, രോഗത്തെ പോലെയുള്ള എന്തെങ്കിലും സാത്താൻ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അടയാളത്തെ അതിൽ പുരട്ടുക. ഓ എന്റെ, നിങ്ങളുടെ അടയാളം എടുത്തതിനെ പുരട്ടുക. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ഉൽപ്പന്നമാകുന്നു. ആ അടയാളം നിങ്ങളുടെ വില ഒടുക്കിയിരിക്കുന്നു എന്നതിനായി നിലകൊള്ളുന്നു. അവൻ പറയും, നീ മരിക്കുമ്പോൾ നീ നഷ്ടപ്പെട്ടു പോകും. പറയും, നീ തെറ്റാകുന്നു. ഞാൻ വിലയ്ക്ക് വാങ്ങിയ ഉൽപ്പന്നമാകുന്നു. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഉൽപ്പന്നമാകുന്നു. എന്റെ കയ്യിൽ അടയാളമുണ്ട്. അടയാളം എന്താണ്? അതെന്താണെന്ന് അവൻ അറിയുന്നു. ചെയ്യരുത്, അതുമായി അവനെ മൂഢനാക്കരുത്. അത് എന്താണെന്ന് അവൻ അറിയാം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രാസംഗികന്മാരാരോടും സംസാരിച്ചാൽ അവർ നിങ്ങളോട് വാദിക്കാനിടയുണ്ട്. താത്താൻ ചെയ്യില്ല. അവൻ അതിൽ നന്നായിട്ട് അറിയാം. മനസ്സിലായോ? ഓ അതെ, അവൻ അതിനെതിരായി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു തെറ്റ് ചെയ്യിക്കാനായി പ്രലോഭിക്കാനായി വന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ സംസാരിക്കുന്ന എന്താണെന്ന് സാത്താൻ അറിയുന്നു. ആ അടയാളത്തെ കാണിക്കൂ, അവൻ പറക്കും. അതെ, കാരണം അതെന്താണ്? ഇതൊരു മുദ്രയിടപ്പെട്ട ഉൽപ്പന്നമാകുന്നു. അവൻ അവിടെ പൊട്ടിച്ചു തുറന്നിട്ട് ശരിയായിട്ടല്ലാതെ അവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും കാട്ടില്ല. പറയണം, നിന്റെ കൈയെടുത്ത് മാറ്റ, ഞാൻ മുദ്രയിട്ടിരിക്കുന്നു. ഓ എന്റെ, ഒരു മുദ്രയിട്ട ഉൽപ്പന്നം. അതെ സാർ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവന്റെ വാഗ്ദാനത്തിലുള്ള സുസ്ഥിരത വിശ്വാസ അടയാളത്തിൽ പിടിച്ചിരിക്കുമ്പോൾ അവൻ പോകുന്നു. ശ്രദ്ധിക്കൂ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. കാണുന്നോ? മനസ്സിലായോ? ആ അടയാളം എടുക്കുക. അതിനായിട്ടാണ് അതുണ്ടായിരിക്കുന്നത്. നിങ്ങളെ പ്രലോഭിപ്പിക്കാനായിട്ടാണ് സാത്താൻ അവിടെ ആയിരിക്കുന്നത്. പ്രലോഭിപ്പിക്കാനായി അവൻ അവിടെ മിസ്രായീമിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വേശ്യ രാഹാബ് ആ ദിവസം അതവിടെ കെട്ടി. ആ വേശ്യ ചരട് ആ ചരട് താഴ്ത്തിയിട്ടിരുന്ന പോൾ പട്ടാളക്കാരിൽപ്പെട്ട ചിലർ പരിഹസിക്കുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്ന് ഞാൻ ഊഹിക്കുന്നു. പറഞ്ഞു, ഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീ അവിടെയുണ്ട്. അവൾക്ക് അവളുടെ മനോനില നഷ്ടമായി പോയി. നോക്കൂ, അവൾ അതിനെ അവിടെ കെട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? അവിടെയുള്ള ഡോക്ടർ ജോൺസ് പറഞ്ഞു, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. എന്നാൽ അത് ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ നിന്നും ഒരു ദൂതൻ സന്ദേശം കൊണ്ടുവന്ന അവരോട് പറഞ്ഞിരുന്നു. മിസ്രായിമർ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? കാഴ്ചയ്ക്ക് ഇങ്ങനെ പറയും, രക്തം പുരട്ടുന്ന ഭ്രാന്തന്മാരുടെ കൂട്ടരായ ഹോളി റോളറുകളെ നോക്കുവിൻ. അതിനെ കഴുകി കളയുമ്പോൾ അതെല്ലാം അവിടെ വൃത്തികേടാക്കില്ലേ? ഓ എന്റെ, ആ വലിയ മനോഹരമായ വീട് മുഴുവനും രക്തം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഓ അത്തരത്തിലെ ഒരു നാറ്റം. കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് വളരെ ദാരുണമായി തീരുമെന്ന് ഞാൻ പന്തയം വയ്ക്കുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്താണ് നിങ്ങൾക്കറിയാമോ? പരിശുദ്ധ പിതാവ് ഇന്ന ഇന്നയാൾ പറഞ്ഞു. എന്നാൽ അത് ചെയ്തിരുന്നു. അതായിരുന്നു, അത് ചിലതർത്ഥമാക്കിയിരുന്നു. അത് വിശ്വസിക്കുന്നവരായ നമുക്ക് ചിലതർത്ഥമാക്കുന്നു. കാണുന്നോ, നിങ്ങൾക്ക് ഈ വചനത്തിന് ലഭിച്ച മാറ്റമില്ലാത്ത വിശ്വാസം മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇനിയും ഹവ്വയായി തുടരുന്നില്ല, മനസ്സിലായോ? നിങ്ങൾ ഈ സംശയാലുക്കൾ ഒരാളിനെ പോലെ ആയിരിക്കുന്നില്ല. കൂടാതെ അതേ സാത്താനുമായി ഒത്തുതീർപ്പ് നടത്തുന്നവനായിരിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ ഓരോ വചനത്തെയും മുറുകെ പിടിക്കുന്നു, മനസ്സിലായോ? ഹവ്വ പറഞ്ഞു, അതെ കർത്താവ് അങ്ങനെ പറഞ്ഞു. സാത്താൻ പറഞ്ഞു, എന്നാൽ നിനക്കറിയാമോ, നിന്നെ പോലെയുള്ള ഒരു നല്ല വ്യക്തിയോട് തീർച്ചയായും ദൈവം അങ്ങനെ ചെയ്യില്ല. ഓ നീ അത്രയേറെ രമണീയമായിരിക്കുന്നു, അവനത് ചെയ്യില്ല. ഓ അതെ, അവൻ ചെയ്യുക തന്നെ ചെയ്യും, അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതേ, എന്റെ അപ്പൻ ഒരു ധർമ്മോപദേശിയായിരുന്നു. പണ്ട് ഞാനൊരു ധർമ്മോപദേശിയായിരുന്നു. എനിക്ക് അതിനെ സഹായിക്കാൻ കഴിയില്ല. അടയാളം കൂടാതെ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രോധം നിങ്ങളുടെ മേലായിരിക്കുന്നു. നോക്കൂ, അടയാളം കൂടാതെ അത്ര തന്നെ, മനസ്സിലായോ? അതെ, അവനത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയും അവനത് ചെയ്യുകയും ചെയ്യും. അതവിടെ അതിനെ അവസാനിപ്പിക്കുന്നു. അവനത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ഓ അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, എന്നാൽ അത് കഴിഞ്ഞിട്ടില്ലെന്ന് അവൻ പറയുന്നു. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യാണ്. നോക്കൂ, അത് തന്നെയാണ് അവന് തെളിയിക്കാനുള്ളതും. ഇപ്പോൾ നമുക്കതറിയാം, അവർക്കോ? അവരത് വിശ്വസിക്കുന്നില്ല. എന്നാൽ നാം അതിൽ വിശ്വസിക്കുന്നു. അത് സത്യമാണെന്ന് നാം അറിയുന്നു. കാണുന്നു, ഇപ്പോൾ അതിലായിരിക്കെ നാം ആ വചനത്തിന്റെ ഭാഗമായി തീരുന്നു. പിന്നെ ആ വാഗ്ദാനത്തിന്മേൽ അടയാളമായി ആത്മാവിനെടുക്കുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിലെ രോഗസൗഖ്യ ശുശ്രൂഷയ്ക്കായി തയ്യാറായിക്കൊള്ളുക. മനസ്സിലാകുന്നു, ആ വചനത്തിന്മേലുള്ള നിങ്ങളുടെ ചലിക്കാത്ത വിശ്വാസം ആ അടയാളമെടുത്ത് വചനത്തിന്മേൽ തൂക്കിയിടുക. നിങ്ങൾ പുറത്തേക്ക് കടന്നു വരും. ഇപ്പോൾ അതാണ് ആ കാര്യമാണ് അവനെ പുറത്തേക്ക് എടുക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഒന്നും തന്നെ അവനിലില്ല. ചില ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ചു കണ്ട ഒരു ചില കാര്യങ്ങളെ സാക്ഷീകരിക്കാനായി എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. കാണുന്നോ, മനസ്സിലായോ? ഓ അതിനെപ്പറ്റി ഞാനും സാക്ഷീകരിക്കാൻ. ലൂക്കോസ് പറഞ്ഞത് നിങ്ങൾക്കറിയാം, യേശു ചെയ്തെല്ലാം പുസ്തകങ്ങൾ എഴുതിയാൽ അതെഴുതുവാൻ അത്രയും പുസ്തകങ്ങൾ ലോകത്തിലില്ല. എന്റെ സ്വന്തം മിനിസ്ട്രിയിൽ ഞാൻ കണ്ടിരിക്കുന്നതെല്ലാം, അവൻ ചെയ്ത് കണ്ടിരിക്കുന്നതെല്ലാം പുസ്തകങ്ങളാക്കിയാൽ അതിനെ നിങ്ങളുടെ ഈ പ്രസംഗവേദിയിൽ കൊണ്ടുവയ്ക്കാൻ കഴിയില്ല. എന്റെ സ്വന്തം മിനിസ്ട്രിയിൽ മാത്രം അവൻ ചെയ്ത് കണ്ട കാര്യങ്ങളെ ഞാൻ വിശദമായി എഴുതിയാൽ, കാണുന്നോ, അവന്റെ സ്വന്തം മിനിസ്ട്രിയിൽ അവൻ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ വിജയം എന്റെ മിനിസ്ട്രിയിലൂടെ അവന് കിട്ടി. ഇപ്പോൾ ഓർക്കൂ, കൂടുതൽ വിജയമുണ്ടായത് എനിക്കല്ല, അവനാണ്. അവനുണ്ടായി മഹത്വം. ഹല്ലേലൂയ. നസ്രത്തിൽ വിജയം വരിച്ചതിനേക്കാൾ കൂടുതൽ വിജയം അവന് ജെഫർസൺ വില്ലയിൽ ലഭിച്ചു. അവൻ ആ ദുഷ്ടനഗരത്തിലും ഈ ദുഷ്ടനഗരത്തിലും ചെയ്തു. ആമേൻ. മഹത്വം, കാരണം അവൻ അവിടെ അതിശയങ്ങളൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ ഇവിടെ ചെയ്തു. അവസാനം അവൻ ഇവിടെ കൂടെ പ്രവർത്തിച്ചു. അവൻ ഇവിടെ ചെയ്യിച്ചു. അവന് മറ്റെവിടെ നിന്നെങ്കിലും ജനങ്ങൾ എടുക്കാമായിരുന്നു. എന്നാൽ അവൻ എങ്ങനെയും അവനത് ചെയ്യിച്ചു. അതുകൊണ്ട് ആയതിനാൽ അവന് കഫർനഹൂമിലോ നസ്രത്തിലോ ലഭിച്ചതിലും കൂടുതൽ വിജയം ഇവിടെ ലഭിച്ചു. സർവ്വഭൂമിയിലുള്ള മിനിസ്റ്ററികളിൽ ചെയ്തിട്ടുള്ളതിലും കൂടുതൽ അത്ഭുതാശ്ചര്യങ്ങൾ അവൻ ഈ കൂടാരത്തിൽ വെച്ച് തന്നെ ചെയ്തു. അത് ശരിയാണ്, അവനത് ചെയ്തു. ഇപ്പോൾ ലോകത്തിലെ മറ്റിടങ്ങളെ കുറിച്ച് എന്താണ്? ഓ എന്റെ, ഇപ്പോൾ ഇതാണ് അവൻ ചെയ്തത്. ഇപ്പോൾ ഓർക്കൂ, അവൻ ചെയ്തു. ഇപ്പോൾ ഞാനത് ചെയ്തു എന്നത് ഒരിക്കലും പറഞ്ഞില്ല. നോക്കൂ, ഇല്ല, കാരണം അത് ചെയ്യുന്നില്ല. ഞാനത് ചെയ്യുന്നില്ല. ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവന് സമർപ്പിക്കുകയും ചെയ്തിട്ട് അവൻ എന്തു പറഞ്ഞെന്ന് പറയുകയും പരിശുദ്ധാത്മാവ് മറ്റുള്ള ജനങ്ങളിലേക്ക് പോയിട്ട് അവൻ പറഞ്ഞതിനെ അവർ വിശ്വസിക്കുമ്പോൾ അവൻ ആ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു. അത്ര തന്നെ. അത് വിശ്വസിക്കാനായി നാം എല്ലാവരെയും അവന് കിട്ടിയാൽ, ഇപ്പോൾ തന്നെ നാം എല്ലാവരും വിശ്വസിക്കുന്നവരായി അവന് കിട്ടിയാൽ അവൻ എന്തു ചെയ്യുമായിരുന്നു? ശരിയല്ലേ? പട്ടണത്തിൽ ചുറ്റും ഒരു ബലഹീന മനുഷ്യൻ പോലും ഉണ്ടായിരിക്കില്ല. അത് ശരിയാണ്. അത് വിശ്വസിക്കുന്നതിന് അവൻ എല്ലാവരെയും കിട്ടുകയാണെങ്കിൽ അതെല്ലാം പൂർണ്ണമായും അവസാനിക്കുമായിരുന്നു. കാണുന്നു, അവന്റെ വാഗ്ദത്ത വചനത്തിനുമേലുള്ള നിങ്ങളുടെ അചഞ്ചല വിശ്വാസത്തെ അതിനെ പിടിക്കുക. അപ്പോൾ സാത്താൻ കടന്നുപോകും. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരിക്കൽ ദൈവം ലോകത്തിന് മറ്റൊരടയാളം കൊടുത്തു, അതൊരു മഴവില്ലായിരുന്നു. അത് ഓർക്കുന്നു, അവനെപ്പോഴും എന്നും ആ അടയാളത്തോട് വിശ്വസ്തനായിരിക്കുന്നു. കാരണം അവനതൊരു അടയാളമായിട്ടാണ് കൊടുത്തത്. ഈ ആയിരക്കണക്കിന് വർഷങ്ങളിലെല്ലാം അവൻ ആ അടയാളത്തെ പ്രദർശിപ്പിക്കാൻ ഒരിക്കലും മറന്നിട്ടില്ല. അത് ശരിയല്ലേ? എന്തുകൊണ്ടാണ്? അവനതിനെ മാനിക്കുന്നു. അവനത് നൽകി. വെള്ളം കൊണ്ടിനി ഒരിക്കലും ഭൂമിയെ നശിപ്പിക്കില്ലെന്ന് അവൻ ഭൂമിക്ക് അടയാളം നൽകി. അവൻ ആ ദിവസം തുടങ്ങി എന്നേക്കും എന്നേക്കും എപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിന് ചില പദാർത്ഥങ്ങളുണ്ട്, അതാണ് ആ മഴവിൽ ഉണ്ടാക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞ് സൂര്യൻ പുറത്തേക്ക് വരുമ്പോൾ അതതിനെ കാണിക്കുന്നു. സൂര്യൻ മഴയെ ഉണക്കിക്കളയുന്നു. അങ്ങനെ അവൻ ആ മഴവിൽ അവിടെ കാണിക്കുമ്പോൾ വീണ്ടും ഭൂമിയെ നശിപ്പിക്കുന്നതിനായി ഇനിയും അത്രയും വെള്ളം അവിടെ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് തെളിയിക്കുന്നു. അതവന്റെ ഉടമ്പടിയാകുന്നു. അതൊരു അടയാളമാകുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് അതൊരു അടയാളമായി തരും. അവൻ അവന്റെ അടയാളത്തെ മാനിക്കുന്നു. നോഹയുടെ നാളുകളിൽ അവൻ അവന്റെ അടയാളത്തെ മാനിച്ചു. അവൻ ഇന്നും അത് കാണിക്കുന്നു. അവൻ അവന്റെ അടയാളത്തെ മിസ്രായീമിൽ മാനിച്ചു. അവൻ അവനെ യെരിഹോവിൽ മാനിച്ചു. അവൻ അത് ഇന്നും മാനിക്കുന്നു. അത് പ്രദർശിപ്പിക്കുന്ന ഓരോ വേളയിലും അവൻ അവന്റെ അടയാളത്തെ മാനിക്കുന്നു. ഈ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും അവൻ അടയാളത്തെ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവനതൊരിക്കലും മറക്കുന്നില്ല. അവന് തന്റെ അടയാളം മറക്കാൻ കഴിയില്ല. ലോകം എത്രമാത്രം മാറ്റപ്പെട്ടാലും ആ മഴവെല്ലിപ്പോഴും അവിടെയുണ്ട്. നോക്കൂ, അവൻ തന്റെ അടയാളത്തെ മാനിക്കുന്നു. അങ്ങനെ തന്നെ അവനിപ്പോഴും അവന്റെ അടയാളത്തെ മാനിക്കുന്നു. സഭ എത്രമാത്രം മാറ്റപ്പെട്ടാലും അതെത്രമാത്രം ഇത് ചെയ്താലും ദൈവം എപ്പോഴും അവന്റെ അടയാളം അതിനെ മാത്രം മാനിക്കുന്നു. അവൻ പറഞ്ഞിരുന്നതിനെയും അവൻ ചെയ്തിരുന്നതിനെയും നമുക്ക് കാണിക്കുന്നതിൽ അവൻ ഒരിക്കലും തോൽവി അറിഞ്ഞിട്ടില്ല. നാം സ്വീകരിക്കുന്നു, നാം അതിനെ ബഹുമാനിക്കുന്നു, ഞാൻ ചെയ്യുന്നു. സാത്താനെയും അവന്റെ സകല അവിശ്വാസ ആരാധന സമ്പ്രദായത്തെയും വിഭാഗ്യ സഭകളെയും അവന്റെ വാഗ്ദാനം സത്യമാണെന്നും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന് നിറവേറ്റും എന്നുമുള്ള അവന്റെ അടയാളത്തെ നമ്മുടെ വിശ്വാസത്തിന് പ്രദർശിപ്പിക്കും എന്ന് അവൻ നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നു. അവിടെയാണ് സഭ. നാം അതിനെ വിളിക്കുന്നത് പോലെ അവർക്കതിന്റെ ആദ്യ അടിസ്ഥാനത്തിൽ പോലും കടക്കാൻ കഴിയാത്തതിൽ അതിശയിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു, ക്ഷമിക്കണം, അവർക്കെവിടെയും എത്താനാകാതെ തിരികെ ഒരു ഭാഗ്യസഭയിലേക്ക് പോയി ഒരു കൂട്ടം നല്ല വേഷധാരികളെ, മിനുസപ്പെടുത്തിയ ജനങ്ങളെ, ബുദ്ധിമാന്മാരെ, വിദ്യാസമ്പന്നരെ കിട്ടുന്നതിൽ ഒരു അതിശയമില്ല. ഒരിക്കലും എങ്ങും എത്തുന്നില്ല. കാരണം അതാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ ഒരു മെത്തഡിസ്റ്റാണ്, ഞാൻ ഒരു പ്രസ്ബിറ്റേറിയനാണ്, അവരെല്ലാം അത് തന്നെ. എന്നാൽ വിശ്വാസികൾ അടയാളമെടുക്കുന്നു. ഗലീലയിൽ യേശു ചെയ്യാൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവിനാൽ സഭയെ പിന്താങ്ങിക്കൊണ്ട് അവന്റെ അടയാളം പ്രദർശിപ്പിച്ച് ഇപ്പോഴും അവൻ തുടരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയായിരുന്നില്ല, അത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ പ്രവർത്തിക്കുന്നതായിരുന്നു. അതൊരടയാളമായിരുന്നു. അവർക്ക് പത്രോസിനെയും യാക്കോബിനെയും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു. അവർ പത്രോസും യോഹന്നാനും അവർ സുന്ദരം ഗോപുരത്തിന് മുന്നിലൂടി പോകുമ്പോൾ അവർ പഠിപ്പില്ലാത്തവരെന്നറിഞ്ഞിരുന്നു. ഒരുപക്ഷേ അവർ ഇങ്ങനെല്ലാം പറഞ്ഞു വരാം, ഹിറ്റ് ഹെയിൻറ്റ് ടോട്ട് ടാറി ഫെച്ച് കറി. ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളോട് പറയും, മനസ്സിലായോ? അവർക്ക് തന്നെ മനസ്സിലാകാത്ത അനേകം വ്യാകരണങ്ങൾ അവർക്കുണ്ടായിരുന്നു വരാം. തിരുവഴുത്തിന്റെ എല്ലാ ഗണിതങ്ങളും അതിന്റെ വ്യത്യാസങ്ങളും മറ്റും ഒരുപക്ഷെ അവർക്കറിയില്ലായിരുന്നു എന്ന് വന്നേക്കാം. എന്നാൽ അവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അവർക്ക് ആ അടയാളം പ്രദർശിപ്പിക്കാൻ കഴിയുമായിരുന്നു. അവനെ ക്രൂശിക്ക് മുമ്പ് അവന്റെ മേലുണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെ പുനരുത്ഥാനത്തിന് ശേഷം അവരുടെ മേൽ വന്നു. ആമേൻ. അപ്പോൾ അതവനെ എബ്രായർ 13:8 തീർക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അവിടെയാണ് അവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്കറിയാനാകുന്നത്. കാരണമെന്താണ്? നാം ജീവിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? എന്തുകൊണ്ടെന്നാൽ അവൻ ജീവിക്കുന്നു. നാം ജീവിക്കുന്നു എന്ന് നമുക്കറിയാനായി കാരണം നാം അവനെ പോലെയും നാം അവനിലുമാകുന്നു. അവൻ പറഞ്ഞു, ഞാൻ ജീവിക്കയാൽ നിങ്ങളും ജീവിക്കും. ഞാൻ അവനാകുന്നു, വെളിപ്പാടിൽ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നാം സ്വയം മരിച്ച് അവനിൽ ജീവിക്കുമെങ്കിൽ നാം എന്നേക്കും ജീവിച്ചിരിക്കും. മറ്റേതൊരു ജീവൻ എന്നതുപോലെ തന്നെ അവന്റെ ജീവൻ നമ്മിലായിരുന്നു. അത് അവൻ എന്തായിരുന്നു എന്ന് പ്രദർശിപ്പിക്കും. അതവനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാക്കുന്നു. അവർ നിരസിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മരിച്ച പ്രവൃത്തികൾ, നിങ്ങൾക്കത് കാണാനാകുന്നില്ലേ? യേശു ക്രൈസ്തവ രക്തത്തിലുണ്ടായിരുന്ന നിത്യ ഉടമ്പടിയുടെ ജീവനാൽ നിത്യമായി ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുക എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. ഇപ്പോൾ തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഞാനതെ നാം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, അവന്റെ സ്നേഹത്തിന്റെ അവന്റെ കൃപയുടെ അടയാളം പ്രദർശിപ്പിക്കുക. ഇപ്പോൾ ഈ അടയാളം പുരട്ടാതെ ഇപ്പോൾ അതൊരടയാളമാകുന്നു. ഒരടയാളം എന്താകുന്നു? അടയാളം എന്നാൽ കടം വീട്ടിയിരിക്കുന്നതിന്റെ ഒരു ചിഹ്നമാകുന്നു. ആവശ്യമായിരുന്ന ഒരു വില ഒരുക്കിയിരിക്കുന്നു. നോക്കൂ, നമ്മുടെ രക്ഷയുടെ വില മരണമായിരുന്നു. ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും അത് ഒടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. വിഭാഗീയ സഭയുടെ ആത്മാവിനോ പോപ്പിന്റെ ആത്മാവിനോ ഒരു വിശുദ്ധന്റെയോ ഒരു മനുഷ്യന്റെ ആത്മാവിനോ കഴിഞ്ഞിരുന്നില്ല. സഭയുടെ മേലുള്ള യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഒരടയാളമായി പിഴ ഒടുക്കിയിരിക്കുകയും ദൈവം ആവശ്യപ്പെട്ടിരുന്ന ഓരോ ആവശ്യവും പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതായി നാമും അവനും ഒന്നായി തീർന്നിരിക്കുന്നു എന്നതാകുന്നു. ഞാൻ എന്റെ പിതാവിലും പിതാവിനിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ന് അന്നാളിൽ നിങ്ങളറിയും. അടയാളം പൂശുവിൻ, അവന്റെ പുനരുത്ഥാനത്തിന്റെ അടയാളം പൂശുവിൻ. അതെന്തുകൊണ്ടെന്നാൽ അവൻ നമ്മുടെ നീരീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനോടൊപ്പം അവൻ നമ്മയും ഉയർപ്പിച്ചു. ഇപ്പോൾ നാം ക്രിസ്തുവേശുവൽ അടയാളത്തിന്റെ പങ്കാളിയായി സ്വർഗീയ സ്ഥാനങ്ങളിലിരിക്കുന്നു. തെരുവിലെല്ലാം നിലവിളി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ അവിടെ ഇരുന്നത് പോലെ അവർക്ക് വിഷമിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു കാര്യം, അടയാളം രക്തം അവിടെ ഉണ്ടെന്ന് കാണിക്കണം. ശരിക്കും ഇപ്പോൾ തന്നെ ആ ഏക കാര്യത്തെ പറ്റിയാണ് നാം വിഷമിക്കേണ്ടത്. സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിന് വിഷമതയുണ്ട്. അത് വളരെ നേരം തുടർന്നുകൊണ്ടിരിക്കില്ല. കഷ്ടത ഞടിക്കാൻ പോകുന്നു. അത് നിങ്ങളറിയുന്നു. അടയാളം കാണിക്കുന്നു എന്ന് തീർച്ചയാക്കുക. ആ അടയാളം പരിശുദ്ധാത്മാവാകുന്നു. ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും ഏക ശരീരത്തിലേക്ക് സ്നാനമേൽക്കുകയും അവന്റെ മഹത്വത്തിന്റെ പങ്കാളിയായി നമ്മുടെ ദേശത്തും വീട്ടിലും ഇപ്പോൾ വാഗ്ദേശത്തിലേക്ക് ചുവടുവെക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആ അടയാളത്തിൽ വിശ്വസിക്കുന്നു? ഓ ബ്രദർ ബ്രഹാം, ഞാൻ ആ മുദ്രയുടെ കീഴിലെ കടക്കുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. മഹാൻ കൃപാലുവായ കർത്താവായ യേശുവേ, ലോകം പാപത്തിലായിരുന്നു. ആർക്കും സഹായിപ്പാൻ കഴിയാതിരുന്നു. കൃപയാൽ ദൈവം ഒരു മാതൃകയായി മുൻകാണിച്ച് ലോകത്തിന്റെ പാപങ്ങൾ എടുത്തു മാറ്റുന്ന ഒരടയാളം വരുന്നുവെന്ന് കാണിച്ചിരുന്നു. അതിനെ മൂടിവെക്കാനല്ല, അതിനെ എടുത്തു മാറ്റാനായിരുന്നു. കൃത്യസമയത്ത് തന്നെ യേശു വരികയും അവന്റെ സ്വന്തം ജീവൻ അവൻ രക്തം ചിന്തി എടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമുക്കൊരു പ്രായശ്ചിതമായി തീരുകയും പിന്നെ അവനെ പരിശുദ്ധാത്മരൂപത്തിലാക്കി ഒരു സമ്മാനമായി തിരികെ തരികയും ചെയ്തു. അതിപ്പോൾ ഒരടയാളമായി അവൻ തിരികെ വരുവോളം സഭ സൂക്ഷിച്ചു വെക്കേണ്ടതാകുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായവർക്കുമുള്ളതല്ലോ. കർത്താവേ, നിന്റെ കൃപയാൽ നിന്റെ സഹായത്താൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ അവകാശപ്പെടുന്നു. ഞാൻ അവരെ ദൈവത്തിനായി അവകാശപ്പെടുന്നു. കർത്താവേ, ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നവർക്കായും ഈ ടേപ്പ് കേൾക്കുന്നവർക്കായും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ അവസാന ദിവസത്തിന്റെ വചനം കേൾക്കാനായി എവിടെയെങ്കിലും ഒരു വിത്തുണ്ടെങ്കിൽ അത് മുൻകുറിക്കപ്പെട്ടതാണെങ്കിൽ കർത്താവെ, അവരിപ്പോൾ താഴ്മയോടും മാധുരതയോടും കൂടെ കടന്നുവന്ന് അവരുടെ ട്രോഫികളെ അഥവാ അവരെ സ്വയം അവരെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഒരു ട്രോഫിയായി പുരുഷന്റെ പാദത്തിൽ വെക്കാനിടയാകട്ടെ. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാനിടയായി അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും കാലം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ജീവനായ അടയാളത്തെ പ്രദർശിപ്പിക്കാനിടവരട്ടെ. ഇതനുവദിക്കണം കർത്താവെ. കർത്താവെ, ഈ വാക്കുകളെ ഒരു പക്ഷേ ഞാൻ ശരിയായി പറഞ്ഞിരിക്കാനിടയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ പരിശുദ്ധാത്മാവെടുത്ത് അവ എങ്ങനെ അവതരിപ്പിക്കണമോ ആ വിധത്തിൽ അവതരിപ്പിക്കാനിടയായിട്ട് വിദ്വേഷമില്ലാത്ത വിധം ജനങ്ങളതറിയുവാനും മനസ്സിലാക്കുവാനിടയാകട്ടെ. സ്നേഹം തെറ്റിതിരുത്തുന്നു എന്നവർ അറിയാനിടയാകട്ടെ. ഇത് ചെയ്യുന്നതിന്റെ കാരണം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാഴിക കർത്താവിന്റെ വരവിന്റെ വളരെ അടുത്താണെന്ന് അറിയാനായതിലാകുന്നു. മാത്രമല്ല ലോകത്തെമ്പാടും സമയമടുത്തിരിക്കുന്നു എന്ന വലിയ ചുവന്ന വെളിച്ചങ്ങൾ മിന്നുകയും ചെയ്യുന്നു. ജനങ്ങൾ ഇന്നു തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണടയാകട്ടെ. യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും അവരെ സമ്മാനിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് ഞങ്ങൾക്കൊരടയാളമായിരിക്കട്ടെ, അതായിരിക്കും എന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇത് ചോദിക്കുന്നത് വളരെ എളുപ്പമാണ്, കാരണം അതായിരിക്കും എന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് തന്നെയെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇപ്പോൾ നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ ഒരു നിമിഷം കൂടെ വിശ്വാസത്തോടെ വിശ്വസിച്ചും കൊണ്ട് എന്റെ ഏറ്റവും നല്ല അറിവിനാൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിരിക്കുന്നു. എനിക്കതിനായി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാവുന്നതിൽ ഏറ്റവും നന്നായി ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. നോക്കൂ, ഞാനത് അനുഭവിക്കുന്നു. എന്താണ് നിങ്ങൾക്കറിയാമോ? അത് ഞാൻ ജീവിച്ചു പോരുന്ന നിങ്ങളുടെ ദശാംശവും വഴിപാടുകളുമാകുന്നു. അത് ഞാൻ മറ്റാരോടെങ്കിലും പ്രസംഗിക്കാനായി ഇവിടെ സഭയ്ക്ക് കൊടുക്കുന്ന നിങ്ങളുടെ പിന്താങ്ങലാകുന്നു. അത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആമേനുകളും നിങ്ങളുടെ കൂട്ടായ്മയുമാകുന്നു. നിങ്ങൾ ലോകത്തെവിടെ പോയാലും അവിടെയെല്ലാം സംസാരിക്കുന്ന അനുകമ്പയുള്ള വാക്കുകളും രാജ്യത്തിലെല്ലാ സംസ്ഥാനങ്ങളിലേക്കും സന്ദേശം കൊണ്ടുപോകാനായി നിങ്ങളുടെ വാക്കുകൾ വളരെ ഉപകരിക്കുന്നു. അത് നിങ്ങളാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഇതിന്റെ പങ്കാളിയാകുന്നു. നാം സഹോദരന്മാരും സഹോദരികളുമാകുന്നു. അവൻ നമ്മുടെ രാജാവാകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില നേരങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാനായി ഞാൻ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം വാഹനമടിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ നേരം നിങ്ങളെ ഇവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോഴും സ്നേഹിച്ചിരുന്നു. ചില നേരങ്ങളിൽ എനിക്ക് വളരെ കർക്കശമായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് തെറ്റിത്തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. നിങ്ങൾ നോക്കൂ, അത് ചെയ്തതിന്റെ കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനാലാകുന്നു. നോക്കൂ, നിങ്ങളത് വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾക്കൊരിക്കലും അത് സംഭവിക്കരുത്. ഇപ്പോൾ വളരെ വിനയത്തോടും മാധുര്യതയോടും നിങ്ങളുടെ ഹൃദയത്തിലുള്ള സകലതുമായി വളരെ ആഴത്തിൽ അതിനെ സ്വീകരിക്കുക. പറയൂ, കർത്താവ യേശുവേ, ഇപ്പോൾ തന്നെ നിനക്കിഷ്ടമില്ലാത്ത എന്നിലുള്ള സകലതും എടുത്തു നീക്കി എന്നിലുള്ള സകല ഗർവത്തെയും എടുത്തു പുറത്താക്കാൻ എന്നെ സഹായിക്കണമേ. സകല ചപ്പുചവറും എന്നിലുള്ള സകല അവിശ്വാസവും കർത്താവേ, ഞാനതിനെ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നു. ഞാനതിനെ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഒരു പാവെന്ന പോലെ മാധുര്യമായ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് പറന്നിറങ്ങാനിടയാകട്ടെ. കർത്താവേ, ഞാൻ നിത്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ ഈ സമയം സഹായിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതനുവദിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് മൂളിപ്പാടാൻ പോകുന്നു. അതല്ല, മൃദുസ്വരത്തിൽ ഒരുമിച്ച് പാടാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഓർക്കൂ, അത് സ്നേഹത്തോടെയാണ് വരുന്നത്, കാരണം അവൻ സ്നേഹമാകുന്നു. ഞാൻ ഈ തൂവാലകളുടെ മേൽ എന്റെ കൈ പിടിച്ചിരിക്കുന്നു, കാരണം അവയെല്ലാം ജനങ്ങൾക്ക് രാത്രിക്ക് മുമ്പേ കിട്ടേണ്ടതുണ്ട്. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലക്കു വാങ്ങി കാൽവരി മരത്തിന്മേൽ. ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവനെ അവൻ സമർപ്പിക്കൂ. എൻ രക്ഷയെ വിലക്കു വാങ്ങി കാൽവരി സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു. നോക്കൂ, അവൻ നിങ്ങൾക്കായി എന്തു ചെയ്തിരിക്കുന്നു? ഇത് സ്നേഹത്താലാകുന്നു. സ്നേഹം അനുസരണ കൊണ്ടുവരുന്നു. സ്നേഹം പ്രേമകാലം കൊണ്ടുവരുന്നു. സ്നേഹം വിവാഹത്തെ കൊണ്ടുവരുന്നു. അവിടേക്കാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിലേക്ക്. അവനും കൂടെ എന്നെ സ്നേഹിക്കുന്നു എന്നോട് രക്ഷകൻ വിളിച്ചു പറഞ്ഞത് ഞാൻ കേൾക്കുന്നു. ഞാനും കൂടെ നിങ്ങളുടെ മുഴുഹൃദയത്താലും നിങ്ങളിലേക്ക് വളരെ മാധുര്യതയോടെ എന്തോ ചിലത് കടന്നു വരുന്നത് നിങ്ങൾ അനുഭവിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലക്കു വാങ്ങി കാൽവരി മരത്തിന്മേൽ രാഗത്തോടും ശ്രോതാക്കളോടൊപ്പവും ചേർന്നുകൊണ്ട് ഞാനും എന്റെ കൈകളെ ഉയർത്തുന്നു. ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ, ഇപ്പോൾ ഞാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തു പോയെങ്കിൽ എന്റെ കൈ നിന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നത് എന്നോട് ക്ഷമിക്കാനായി ഞാൻ അർത്ഥമാക്കുന്നു. എന്റെ കൈ നിന്നിലേക്ക് ഉയർത്തിയത് ഞാനത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് കർത്താവെ. കർത്താവെ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് കിട്ടിയ ലോകത്തിലെ ഈ ജഡശരീരത്തിൽ നിന്നും എനിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ നിന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. എന്റെ കൈ അർത്ഥമാക്കുന്നത് ഇതെടുക്കണം കർത്താവേ എന്നാകുന്നു. എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ. എന്റെ സ്നേഹമായ പരിശുദ്ധാത്മാവിന് എനിക്ക് നൽകണമേ. അതെന്നെ മാധുര്യതയോടും മാന്യതയോടും ക്രിസ്തുവിലുണ്ടായിരുന്ന ജീവിതം ജീവിക്കാനും സഹായിക്കും. അതിനാൽ എന്റെ ഹൃദയം മറ്റുള്ളവർക്കായി എരിഞ്ഞിട്ട് എനിക്ക് രാവും പകലും വിശ്രമിക്കാൻ പോലും കഴിയാതെ കഴിയാവുന്ന അത്രയും പേരെ ഞാൻ എടുക്കും. യെരിഹോവിലെ ദൂതനെ പോലെ ഞാനായി തീർന്നിട്ട് എനിക്ക് പോകാൻ കഴിയുന്ന ഓരോ വ്യക്തിയുടെ അടുക്കലേക്കും പോയി എനിക്ക് അവർ രക്തപടമ്പടി കീഴിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കും. കുഞ്ഞടുക്കത്തിന് കീഴിൽ അതിനാൽ അവർ അടയാളം സ്വീകരിക്കാനിടയാകും. നോക്കൂ, രക്തം ശുദ്ധീകരിക്കുന്നു, രക്തം പൂശിയിരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് ആത്മാവ്. മനസ്സിലായോ? രക്തം പുരട്ടിയിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ആത്മാവ്. രക്തം പുരട്ടുവോളം ആത്മാവ് വരികയില്ല. എന്നാൽ രക്തം പൂശിക്കഴിയുമ്പോൾ രക്തത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ വില ഒടുക്കിയിരിക്കുന്നു എന്നതിനായി ആ ആത്മാവ് ഒരടയാളമായി അത് നിങ്ങളുടെ അടുക്കലേക്ക് തിരികെ അയക്കുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു, കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാകുന്നു, നിങ്ങളൊരു വിശ്വാസിയാകുന്നു. ക്രിസ്തു നിങ്ങളിലും നിങ്ങൾ ക്രിസ്തുവിലുമാകുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലക്കി വാങ്ങി കാൽവരി മരത്തിന്മേൽ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവം മുമ്പാകെ കുമ്പിട്ടിരിക്കെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റർ സഹോദരൻ നേവിലേക്ക് എന്തെങ്കിലും ചിലത് പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രിയിലെ രോഗസൗഖ്യ ശുശ്രൂഷ ഓർത്തിരിക്കുക, നേരത്തെ വരിക. നമുക്ക് 7 മണിക്ക് തുടങ്ങാം. 7:30 എനിക്ക് പ്രസംഗം തരണം. അത് ശരിയാകുമോ സഹോദരൻ നേവിൽ? ഇപ്പോൾ നോക്കൂ, ഇന്ന് രാത്രിയിൽ നമുക്ക് തിരുവത്താട് ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. കടന്നുവരൂ. ഇന്ന് ഉച്ച കഴിഞ്ഞും അതുമായി തന്നെ നിൽക്കുക. ഈ സന്ദേശത്തെ പോയിപ്പോകാൻ അനുവദിക്കരുത്. ഓർക്കുക, ഈ സന്ദേശത്തെ ഒരിക്കലും അകലുവാൻ അനുവദിക്കരുത്. ജീവൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നതിന് രക്തം ഒരടയാളമായിരിക്കും. കാണുന്നോ? ഞാൻ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. നിങ്ങളുടെ ഹൃദയത്തിൽ രക്തം പുരട്ടിയിരിക്കുന്നു എന്നൊരു അടയാളമാണ് പരിശുദ്ധാത്മാവ്. അത് രക്തം പുരട്ടിയിരിക്കുന്നു എന്നതിന്റെ ഒരടയാളമാകുന്നു. അതൊരിക്കലും അവിടെ പുരട്ടിയിട്ടില്ല എങ്കിൽ അടയാളം കടന്നുവരില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? പറയൂ ആമേൻ. രക്തം തികച്ചും പുരട്ടിയിരിക്കണം, അപ്പോൾ അടയാളം കടന്നു വരുന്നു. വീണ്ടെടുപ്പിന്റെ രക്തം പുരട്ടിയിരിക്കുന്നു, അത് നിങ്ങളുടെ വില ഒടുക്കിയിരിക്കുന്നു എന്നതിനുള്ള ഒരു അടയാളമാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സൗരനേവൽ.